നമ്മുടെ തലകളെ വണങ്ങാം. നമ്മുടെ തലകളെയും ഹൃദയങ്ങളെയും വണങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാനായി ആഗ്രഹിക്കുന്നവർ അവരുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് കർത്താവെ എന്നെയും ഓർക്കണമേ, ഓ കർത്താവെ എന്ന് പറയുമോ? വളരെയധികം അപേക്ഷകളും തുവാലകളും ഇവിടെയുള്ള മേശയിൽ കിടക്കുന്നു. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ മേൽക്കൂരക്കടിയിൽ ഇന്ന് വൈകിട്ട് ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇവിടെ വെച്ച് നീ പലവട്ടം ഞങ്ങളുമായി കണ്ടുമുട്ടിയിരിക്കുകയും നിന്റെ സ്നേഹത്തെ ഞങ്ങളോട് പ്രകടമാക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കായി ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദിയെയും ഞങ്ങളുടെ താഴ്മയേറിയ രീതിയിൽ പ്രകടമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വീണ്ടും ആവശ്യക്കാരായി വന്നിരിക്കുന്നു, കാരണം ഞങ്ങൾ എല്ലായ്പ്പോഴും നിന്നെ ആവശ്യമായിരിക്കുന്നു. ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം അത് ഞങ്ങളുടെ കരച്ചിലാണെന്ന് ഞങ്ങൾ അറിയുന്നു, കാരണം ഞങ്ങൾ ഒരു പോരാട്ടത്തിലാകുന്നു. യുദ്ധം മുന്നേറിക്കൊണ്ടിരിക്കുകയും ശത്രു വലർന്ന് സിംഹം പോലെ വരികയും ചെയ്യുമെന്ന് നീ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത് പറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ ജനങ്ങളുടെ ഇടയിൽ അഴിച്ചുവിടപ്പെടുകയും ഒരാളേറുന്ന സിംഹം പോലെ അവന് തോന്നിയതെന്തും വലിച്ചു കീറിക്കൊണ്ട് അവനെല്ലായിടത്തുമായിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു, കാരണം അവന്റെ സമയം അടുത്തിരിക്കുന്നുവെന്ന് അവൻ അറിയുന്നു. എന്നാൽ തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പിതാവ് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നതിനാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ അപേക്ഷകളുമായിട്ട് കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് കൂടി വരുന്നു. നീ അത് അനുവദിച്ചു തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവ്, ഇവിടെ കിടക്കുന്ന ഈ തുവാലകൾ ദേശത്തെവിടെയോ രോഗികളായ ജനങ്ങളുണ്ടെന്നുള്ളതിനെയും അവർ നിന്നെ വിളിക്കുകയും അങ്ങയുടെ ആവശ്യത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്നുള്ളതിനെ അർത്ഥമാക്കുന്നു. കൂടാതെ അങ്ങയെ വിശ്വസിക്കുകയും അവരുടെ വിശ്വാസത്തെ അഭ്യസിച്ചും കൊണ്ട് തുവാലകളെ അയച്ചിരിക്കുകയും ചെയ്യുന്നു. ദൈവമേ അവരിൽ ഓരോരുത്തരും സുഖപ്പെടുവാൻ ഇടയാക്കണമേ. കർത്താവെ, ഒരു നഷ്ടപ്പെട്ടു പോയ ബാലന്റെ ഓർമ്മയെ സമ്പൂർണമായ രീതിയിൽ കുറച്ചു നേരങ്ങൾക്ക് മുമ്പ് ആ മുറിയിൽ വെച്ച് യഥാസ്ഥാനത്താക്കുന്നതായ നിന്റെ ശക്തിയേറിയ സാമർഥ്യത്തെ ഞങ്ങൾ കണ്ടിരുന്നു. നിന്റെ മഹത്തായ ശക്തി സമയസമയപ്രകാരം രോഗത്തെ നീക്കുന്നതും ഹൃദയരഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതും ജനങ്ങളെ കാണിക്കുന്നതും അവരെ ശരിയായ ചിട്ടയിലാക്കുന്നതും ഞങ്ങൾ കാണുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, കാരണം അരേതൊരു മനുഷ്യനും അപ്പുറത്തായ കാര്യമാണ്. എന്താണ് അതിന്റെ ശരിയായ കാരണമെന്നും എന്താണത് ചെയ്തതെന്നും എപ്രകാരം അതായതെന്നും നിനക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നത് ഞങ്ങളിൽ ആർക്കെങ്കിലും അറിയാവുന്നതിനും അപ്പുറത്തായ കാര്യമാകുന്നു. അത് നീയാകുന്നു പിതാവേ. ദൈവത്തിന്റെ വചനം ഹൃദയത്തെ തിരയുകയും ഹൃദയത്തിലെ വിചാരങ്ങളെയും ചിന്തനങ്ങളെയും വിവേചിച്ചറിയുന്നതുമാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അതിനാൽ ഇതിനുവേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ കർത്താവ്, ഈ തലകുനിച്ച് നിൽക്കുന്ന ജനങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പരിശുദ്ധാത്മാവരോട് സംസാരിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവരുടെ ഓരോരുത്തരുടെയും അപേക്ഷകൾക്ക് ഉത്തരമരുളപ്പെടണമേ. രക്ഷിക്കപ്പെടാവുന്നവരെ കർത്താവെ ഇന്ന് രാത്രിയിൽ രക്ഷിക്കണമേ. നഷ്ടപ്പെട്ടു പോയവരെ കടന്നു വന്ന് രക്ഷപ്പെടാനിടയാക്കണമേ. അവിടെ കിടക്കുന്ന ആ വലിയ കൂട്ടം നനഞ്ഞ തുണികൾക്കായി ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു. അത് കാണുന്നതിൽ കൂടെ കല്ലറകൾ തുറക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുകയും വളരെയധികം മനുഷ്യരുടെ പാപം അടക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. പിതാവെ, അതിനുവേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. അവരവരുടെ ബാക്കിയുള്ള ദിവസങ്ങൾ ജീവന്റെ പുതുമയിൽ നടക്കാനിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിലുള്ള അപേക്ഷകളെ അനുവദിച്ചു തരികയും ചെയ്യട്ടെ. ഇപ്പോൾ സഹോദരൻ വീലറിന് ഒരു കൊച്ചുകുട്ടിയുണ്ടെന്ന് ബില്ലി എന്നോട് പറഞ്ഞതായി ഞാൻ വിശ്വസിക്കുന്നു. അത് ശരിയാണോ? സമർപ്പണത്തിനോ മറ്റെന്തെങ്കിലോ വേണ്ടി ഞാൻ അവിടെ ഒരു തെറ്റായ കാര്യം പറഞ്ഞുവോ? ശരി, നിങ്ങൾ അവരെ മുമ്പോട്ട് കൊണ്ടുവരുമെങ്കിൽ ഞങ്ങൾ സന്തോഷമുള്ളവരായിരിക്കും. കൂടാതെ സമർപ്പണ ശുശ്രൂഷയ്ക്കായി മൂപ്പന്മാർ കടന്നു വന്ന് ഈ കൊച്ചുകുട്ടികളുടെ മേൽ കൈവയ്ക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. നാം വളരെ ചുരുക്കുന്നതിന് ശ്രമിക്കുന്നതാണ്. കർത്താവ് യേശുവിന്റെ അടുക്കലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഈ കൊച്ചുകുട്ടികളെയും കൂടാതെ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നതായ അവരുടെ ചെറിയ രത്നങ്ങളുമായിട്ട് അവർ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നാം എല്ലായ്പ്പോഴും അവർക്കായി ഒരു വഴിയൊഴുക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം നാളെ എന്താണെന്ന് നാം അറിയുന്നില്ലല്ലോ. ഇന്ന് ചെയ്യാൻ കഴിയുന്നതിനെ നാളത്തേക്ക് മാറ്റിവെക്കരുത് എന്ന് എന്റെ അമ്മ എന്നോട് പറയാറുണ്ട്. അത് ശരിയാണ്, കാരണം നാളെ എന്താണെന്ന് നമുക്കറിയില്ല. എന്നാൽ നാളെ ആരുടെ കയ്യിലാണെന്ന് നാം അറിയുന്നു. അതാണ് മുഖ്യമായ കാര്യം. നാളെ ആരുടെ കയ്യിലാണെന്ന് നാം അറിയുന്നു. സഹോദരൻ വീലർ, ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് സഹോദരി വീലർ ആകുന്നു. നിങ്ങളെ കണ്ടുമുട്ടുന്നതിൽ ഞാൻ വാസ്തവത്തിൽ സന്തോഷവാനാകുന്നു. നിങ്ങളുമായി കണ്ടുമുട്ടുന്നത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ മഹത്തായ അവസരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങളുടെ കുട്ടിയാണ്. എന്താണ് ഇതിന്റെ പേര്? കാർലീൻ റിബെക്ക. കൊള്ളാം, എത്ര നല്ല പെൺകുട്ടിയാകുന്നു. അതിന് കഴിയാവുന്നിടത്തോളം മനോഹരിയാകുന്നു. ഇപ്പോൾ ഇത് കാർലിൻ റിബെക്ക വീലർ ആകുന്നു. സഹോദരൻ വീലർ ഈ സഭയിലെ ഒരു ഡീക്കണാകുന്നു. ദൈവം അവരുടെ സംബന്ധത്തെ ഈ കൊച്ചുകുട്ടിയാൽ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ പക്കൽ രണ്ട് പെൺകുട്ടികൾ കൂടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, അങ്ങനെയല്ലേ? മൂന്ന് പെൺകുട്ടികളാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർ നല്ല പെൺകുട്ടികളാണ്. അതുകൊണ്ട് റിബെക്കയെയും മറ്റുള്ളവരെ പോലെ ദൈവമാക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് നിങ്ങളോട് എല്ലാവരോടും ഒപ്പമുള്ള സംതൃപ്തിയായിരിക്കുമായിരിക്കില്ലേ? അത് ശരിയാണ്, കാരണം അവർ വളരെ ഓമനത്വമുള്ള കുട്ടികളാണ്. ഞാൻ അവളെ എടുക്കാൻ അവൾ എന്നെ അനുവദിക്കുമോ എന്ന് എനിക്കറിയില്ല. അവൾ അനുവദിക്കുകയാണെങ്കിൽ നാം അവളുടെ മേൽ കൈവയ്ക്കുന്നതാണ്. നീ എന്റെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ റിബെക്ക? ഞാൻ നിന്നെ എടുക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അത് വളരെ നന്നായിരിക്കുന്നു. എത്ര മനോഹരമായ കുട്ടിയാകുന്നു. നമ്മുടെ തലകളെ വണങ്ങാം. കൃപാലുവായ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ശുശ്രൂഷകന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വാസ്തവമായും ഇതൊരു നല്ല കാര്യാലയമാകുന്നു. കാരണം ഒരു ശുശ്രൂഷകൻ നിരപവാദ്യനും ഏക ഭാര്യയുടെ ഭർത്താവും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനുമായിരിക്കണം. കാരണം തന്റെ സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാൻ അറിയില്ലെങ്കിൽ ദൈവസഭ എങ്ങനെ പരിപാലിക്കും? അങ്ങനെ ഈ സഹോദരൻ ഈ യോഗ്യതകളെല്ലാം പ്രാപിച്ചിരിക്കുകയും അദ്ദേഹത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ ഞങ്ങൾ കാണുന്നതിനായും അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അദ്ദേഹം തന്റെ കൊച്ചുമകളെ സമർപ്പണത്തിനായി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഈ കുട്ടിയെ വളർത്തുന്നതിനായി നീ അവരുടെ കൈകളിൽ കൊടുത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾ എത്ര നന്ദിയുള്ളവരായിട്ട് അവരുടെ ആഗ്രഹം അവളുടെ ബാക്കിയുള്ള സഹോദരിമാരെ പോലെ അവളുമാകണമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നു. പിതാവെ, അപ്രകാരം അത് അനുവദിക്കണമേ. പിതാവെ, ഈ കുട്ടി നിനക്ക് ഒരു വലിയ സേവനത്തിനായി ജീവിക്കാനിടയാക്കണമേ. അങ്ങനെ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കുട്ടി ഒരു ജീവകാല സേവനത്തിനായി തരുന്നു. അവൾക്ക് ആരോഗ്യവും ശക്തിയും കൊടുക്കണമേ. കഴിയുമെങ്കിൽ യേശുവിന്റെ വരവ് വരെ അവൾ നിന്റെ നീണ്ടകാല ജീവിതം ജീവിക്കാനിടയാക്കണമേ. അതിനുശേഷം പിതാവെ, അവൾ ക്രിസ്തുവിന്റെ താക്കീതിൽ വളർത്തപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു ജീവകാല സേവനത്തിനായി അവളുടെ ജീവിതത്തെ നിനക്ക് തരുന്നു. ആമേൻ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. റിബക്ക, സഹോദരൻ വീലറിനെയും സഹോദരി വീലറിനെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ആയിരിക്കട്ടെ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇവിടെ ഇതാ ഒരു വലിയ പുഞ്ചിരിയോടെ കൂടി വേറൊരു പെൺകുട്ടിയായിരിക്കുന്നു. എന്താണ് അവളുടെ പേര്? റോണ്ട റെനി കോട്സ്. അത് ശരിയല്ലേ? നിങ്ങൾ ജെസ്സി കോട്സുമായിട്ട് എന്തെങ്കിലും ബന്ധത്തിലുള്ളവരാണോ? ഞാൻ വിചാരിച്ചുവാണെന്ന്. ചില കോട്സുകാരെ ഞാൻ ഈ നഗരത്തിൽ അറിയുന്നുണ്ട്. അവരെ നല്ലവണ്ണം അറിയാമായിട്ട് വളരെ നാളുകളായിട്ട് അവരെന്റെ സ്നേഹിതരായിരിക്കുന്നു. റോണ്ട റെനി, റോണ്ട, നീ എന്റെ അടുക്കലേക്ക് വരുമോ? നിന്നെ കർത്താവ് യേശുവിന് കൊടുത്തു കഴിയുന്ന ഉടനെ തന്നെ തിരികെ നിന്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതാണ്. ഇവൾ വളരെ ഓമനയായിരിക്കുന്നില്ലേ? ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. സ്വർഗീയ പിതാവെ, നിന്റെ ശുശ്രൂഷകനും ഞാനും സുവിശേഷത്തിൽ യോജിച്ച ഐക്യത്തോടെ ഇന്ന് രാത്രിയിൽ നിൽക്കുമ്പോൾ ഈ മാതാവ് റോണ്ട അർവിനെ എന്ന ഈ കുട്ടിയെ സമർപ്പണത്തിനായി നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. അവളെ വളർത്തുന്നതിനായി അവരുടെ കൈകളിലേക്ക് നീ കൊടുത്തിരിക്കുമ്പോൾ ആദ്യത്തെ കാര്യം അവർക്ക് ചെയ്യാനായി കഴിയുന്നത് അതിനെ തിരികെ നിനക്ക് തന്നെ സമ്മാനിക്കുന്നതാണല്ലോ. ഈ കാര്യങ്ങളെല്ലാം കർത്താവ് തരുന്നുവെന്ന് ഇയോബ് പറഞ്ഞതുപോലെയാണ്. നീ ഇവളെ കൊണ്ടുപോകുന്നത് വരെ അവളെ സുരക്ഷിതമാക്കി വെക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവൾ വളർന്നു വരുമ്പോൾ അവളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയായും മറ്റുള്ളവർക്കൊരു മാതൃകയായും ആകുവാനിടയാക്കണമേ. അവളുടെ വീടിനെ അനുഗ്രഹിക്കണമേ. ഒരു പൂർണ്ണ സേവയ്ക്കായി ആത്മാർത്ഥമായ ഹൃദയത്തോടെ നിനക്ക് സമർപ്പിക്കപ്പെടാനിടയാകണമേ. ഇപ്പോൾ ദൈവമേ, റോണ്ട റിനി കോട്സിനെ ഒരു ജീവകാല സേവനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിനക്ക് തരുന്നു. ആമേൻ. വളരെ ഓമനത്വമുള്ളതാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷം? റോബർട്ട് പോൾ ഷെയ്ൻ ഷാമേൽ, നീ ഇപ്പോഴും ഒരുവിധം ചെറുപ്പമാകുന്നു. അതിനെ കുറിച്ച് അധികം ബഹളമുണ്ടാക്കാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കരുത്. നിനക്ക് ചിരിക്കാനായി എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടേക്ക് നോക്കുക. റോബർട്ട് പോൾ, എത്ര മനോഹരമായ പേരാകുന്നു. നമ്മുടെ തലകളെ വണങ്ങാം. ദൈവമേ, ഈ ചെറുപ്പക്കാരിയായ പെൺകുട്ടി ഇവിടേക്ക് വരുന്നു. ഞങ്ങൾക്ക് അവൾ ഇപ്പോഴും ഒരു കുട്ടിയാണ്. അവൾ അവളുടെ കൊച്ചുമകനെ ഒരു ജീവകാല സേവനത്തിനായി ദൈവമേ നിനക്ക് തരുന്നു. ഇത് അവരുടെ സംഘത്തിന്റെ ഫലമാകുന്നു. നിന്റെ ശുശ്രൂഷകനും ഞാനും ഈ കൊച്ചുകുട്ടിയുടെ മേൽ കൈവച്ചിരിക്കെ അവന്റെ ജീവൻ നിനക്കായി സമർപ്പിക്കുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഒരു നാളെ ഉണ്ടെങ്കിൽ അവന്റെ മാതാപിതാക്കന്മാർ വിശ്വസിക്കുന്ന ഈ സന്ദേശത്തെ അവൻ വഹിക്കുവാൻ ഇടയാക്കണമേ. ദൈവമേ, അത് അനുവദിക്കണമേ. അവരുടെ വീടുകളെ അനുഗ്രഹിക്കുകയും ദൈവത്തിന്റെ താക്കീതിൽ ഈ കുട്ടി വളർത്തപ്പെട്ടിട്ട് ഒരു സ്നേഹവാനായ നിന്റെ ശിഷ്യനാകാൻ ഇടയാക്കണമേ. ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവനെ നിനക്ക് തരുന്നു. ആമേൻ. കൊള്ളാം, അവനൊരു മിടുക്കനായ കുട്ടിയാകുന്നു. അത്രമാത്രം. അതെ ശ്രീമാൻ, ഇതിലും മാധുര്യമേറിയതായി ചോദിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് കഴിയുമോ? ഈ കൊച്ചുകുട്ടിയെക്കാളും മാധുര്യമേറിയതായി ലോകത്തിൽ യാതൊന്നും തന്നെയില്ല. മുഴുവൻ ചിരി തന്നെ. അത് മാധുര്യമേറിയതല്ലേ? എന്റെ ജോലിയിൽ എന്റെ ഭാര്യ അസൂയപ്പെടുന്നത് ഈ സമയത്താണ്. അത് ഞാൻ കൊച്ചുകുട്ടികളെ എടുക്കുമ്പോഴാണ്. അവരെ എടുക്കാൻ അവൾ വളരെ ഇഷ്ടപ്പെടുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. എന്നാൽ അവർ കയ്യിൽ നിന്ന് വീണുപോകുമോ എന്നല്ല ഇപ്പോഴും ഞാൻ പേടിക്കുന്നു. കാരണം അവർ അത്രമാത്രം, നിങ്ങൾക്കറിയാമോ, സുന്ദരവും മൃദുവായ നോട്ടത്തോടു കൂടിയതുമാകുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, നാം ആയിരിക്കുന്നതിലും അവർ കൂടുതൽ കട്ടിയുള്ളവരാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്റെ മക്കൾ 35 മിനിറ്റ് നേരം മാത്രമേ ഉള്ളൂ, അതിനാൽ എനിക്ക് എളുപ്പമാകേണ്ടിയിരിക്കുന്നു അല്ലേ? നമുക്ക് നോക്കാം. ഞാൻ എന്തെങ്കിലും തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ തെറ്റായിട്ട് എന്തെങ്കിലും പറയാനോ അർത്ഥമാക്കുന്നില്ല. എന്നാൽ ഞാൻ വാസ്തവമായും കഠിനമായി ശ്രമിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാമോ, നാം വഴിയുടെ അവസാനത്തെത്തുമ്പോൾ നാം ആയിരുന്നത്രയും പിന്നെ സജീവമായിരിക്കുന്നില്ല. മൈലുകളോളം ചിലപ്പോൾ വളരെ കഠിനമാകുകയും ഒരു ദിവസം തന്നെ 2-3 യോഗങ്ങളുമാകുന്നു. അതിന്റെ മുഖ്യഭാഗം എന്നത് ദർശനങ്ങളാണ്. പ്രസംഗിക്കുന്നത് എന്നെ വേദനിപ്പിക്കാറില്ല. ദിവസം മുഴുവൻ എനിക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ കഴിയും, അതെന്നെ ശല്യപ്പെടുത്തുകയില്ല. എന്നാൽ ഈ ദർശനങ്ങളും കൂടാതെ ജനങ്ങളോടുള്ള ഈ കൂടിക്കാഴ്ചയിലും അവർക്കുണ്ടായിരിക്കുന്ന കാര്യങ്ങളിലുമാണ്. അതിനുവേണ്ടിയാണ് അവർ ഇവിടെ ആയിരിക്കുന്നത്. അത് കൈവെപ്പിനാൽ ശരിയാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതിന്റെ വേരെന്താണെന്നും അതിന്റെ തുടക്കം എന്താണെന്നും അതിന്റെ കാരണം എന്താണെന്നും അതെന്താണ് ചെയ്തതെന്നും പിന്നെ അതിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനെ എന്ത് ചെയ്യണമെന്നുമുള്ളതാണ്. അതിനുവേണ്ടിയാണ് അവർ ഇവിടെ ആയിരിക്കുന്നത്. മറ്റന്നാൾ രാത്രിയിൽ യോഗം തുടങ്ങുന്നത് അല്ല, എന്നോട് ക്ഷമിക്കണം, അത് ബുധനാഴ്ച രാത്രിയിൽ ലൂയിസിയാനയിലെ ഷ്രീവിപ്പോട്ടിൽ വെച്ച്. നിങ്ങളുടെ ആരുടെങ്കിലും സ്നേഹിതർ അവിടെ ചുറ്റുപാടുമായി ഉണ്ടെങ്കിൽ യോഗത്തിലേക്ക് കടന്നു വരാനായി പറയുക. ലൈഫ് ടാബർനക്കളിലാണ് അത് തുടങ്ങുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് തന്നെയും ഓഡിറ്റോറിയം അവർക്ക് കിട്ടാൻ കഴിയുമെങ്കിലാണ്. അത് കൂടുതൽ ഇരിപ്പിട സൗകര്യങ്ങൾ തരുന്നു. എന്നാൽ അവർക്ക് മേലെയായി ബാൽക്കണിയും മുഖ്യമായ ഒരു വലിയ തറയും പിന്നെ അതിന് താഴെയായി ഒരു തറയുമുണ്ട്. അതിനാൽ എത്ര പേർക്ക് ഇരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അവിടെയും കൈകാര്യം ചെയ്യാതെ വയ്യാതെ വരികയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഓഡിറ്റോറിയം കിട്ടാൻ കഴിഞ്ഞേക്കാം. അതിലും എത്ര പേർക്ക് ഇരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അവിടെ യോഗങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ ഓർക്കുന്നില്ല. ഇതൊരു വാർഷിക കൺവെൻഷനാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ചെന്ന് ഒരു ഉണർവ് കർത്താവിന്റെ നാമത്തിൽ തുടങ്ങി. അത് ഇന്നുവരെയും ഒരിക്കലും അവസാനിച്ചിട്ടില്ല. അത് തുടർച്ചയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ജനങ്ങൾ കടന്നു വരികയും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും കർത്താവിനോടൊപ്പം ഇപ്രകാരം തുടർന്ന് ജീവിക്കുകയും ശുശ്രൂഷകരും മറ്റെല്ലാം കടന്നു വരികയും ചെയ്യുന്നു. അതിപ്രകാരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം എനിക്ക് അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ എപ്പോഴും അത് സന്ദർശിക്കാനും എന്റെ കുറച്ച് വാക്കുകൾ അവിടെ ഇട്ടിട്ട് മുമ്പോട്ട് പോകാനും ആഗ്രഹിക്കുന്നു. അത് ബുധനാഴ്ച തുടങ്ങി ഞായറാഴ്ച അവസാനിക്കുന്നതാണ്. ക്രിസ്തീയ വാണിജ്യക്കാരായ മനുഷ്യരുടെ പ്രഭാത ഭക്ഷണമാണ്. ആ ഹോട്ടലിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾ അവിടെ എത്തുമ്പോൾ അവർ പറയുന്നതാണ് ഇത് വാണിജ്യക്കാരുടെ പ്രഭാത ഭക്ഷണമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്ന വാണിജ്യക്കാരോടൊപ്പം ഒരു മഹത്തായ സമയമായിരുന്നു. നഗരത്തിൽ നിന്നും കർത്താവ് ഒരു റബിയെ രക്ഷിച്ചു. കൂടാതെ ഓ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. രക്തത്തിന്റെ ഉടമ്പടിയുടെ പ്രസംഗവും എല്ലാമായിട്ട് കർത്താവിൽ ഒരു വലിയ സമയമായിരുന്നു. അതാണ് യഹൂദന്മാർക്ക് അറിയാമായിരുന്നത്, അത് രക്തമാകുന്നു. രക്തം ചിന്താതെ പാപമോചനമില്ല. ഇപ്പോൾ നേരെ നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഞാൻ എനിക്ക് കഴിയാവുന്നിടത്തോളം എന്റെ വാക്കുകളെ പാലിക്കുന്നതാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞായറാഴ്ച ക്രിസ്മസിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അവധികളിൽ ഇവിടെ ചുറ്റുമായി എവിടെയെങ്കിലും അടുത്താണെങ്കിൽ ഇവിടെ കടന്നു വരിക. ഞായറാഴ്ച രാവിലെ ക്രിസ്മസിന് ശേഷം ഞങ്ങൾ ഒരു യോഗത്തിനായി ലക്ഷ്യമിടുകയാണ്. അപ്പോഴുള്ള തീയതി എന്താണ്? 29 അത് ക്രിസ്മസ് കഴിഞ്ഞുള്ള ഞായറാഴ്ചയാണ്. 29 എന്തെങ്കിലും സംഭവിച്ചിട്ട് നമുക്കിവിടെ ആയിരിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ഭാവിയെക്കുറിച്ച് അറിയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നഗരത്തിന് പുറത്തായി താമസിക്കുന്നവർ മെംഫിസിൽ നിന്നുള്ളവരെ പോലെ കടന്നു വരിക. സഹോദരൻ അൻഗ്രീൻ, നീ എത്ര മഹാൻ എന്ന പാട്ട് പാടിക്കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടോ? അങ്ങനെ എനിക്ക് എല്ലായ്പ്പോഴും വളരെയധികം കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. എന്നാൽ എല്ലാം ചെയ്തു കിട്ടാനായി കഴിയാറില്ല. നിങ്ങൾ ജനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുവെഴുത്ത് വായിക്കുന്നതിനായി നമുക്കിപ്പോൾ തിരുവെഴുത്തിലേക്ക് മറിക്കാം. അവിടെ എന്റെ വാക്കുകൾ പരാജയപ്പെടും, എന്നാൽ ഇത് പരാജയപ്പെടുകയില്ല. അതിനുശേഷം നിങ്ങൾ അവന്റെ വചനത്തെ ഇവിടെ നിന്ന് കേൾക്കുന്നതിന്റെ കാരണത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അത് ശരിയല്ലേ? വിശുദ്ധ യോഹന്നാൻ 6 60 വാക്യം തൊട്ട് 71 ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ 6:60. കുറച്ചു നേരം മുമ്പ് ഞാൻ ജനലയിൽ കൂടെ സൂര്യൻ അസ്തമിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിയിലുള്ള സകലത്തിനും ഒരു നിയമമുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ തണുപ്പ് കാലം വരുമ്പോൾ പ്രകൃതിയുടെ ഈ നിയമം സ്വയമേ അതിന്റെ നീരിനെ വൃക്ഷത്തിന്റെ വേരുകളിലേക്ക് ഓടിച്ചിട്ടത് അടക്കപ്പെടുന്നു. അത് ഇയ്യോവ് പറഞ്ഞതുപോലെയാണ്, ഓ നീ എന്നെ പാതാളത്തിൽ മറച്ചു വെക്കുകയും നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോൾ അതാകുന്നു ഇത്, നീ എന്നെ ഒളിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. സഹോദരന്റെ, അവൻ പ്രകൃതിയിൽ വൃക്ഷത്തിന്റെ ജീവൻ അതിന്റെ വേരുകളിലേക്ക് പോകുന്നത് കണ്ടു. കോപം കഴിയുവോളം അത് അവിടെ തന്നെ കിടക്കുകയും പിന്നെ ഒരു അവധി നിശ്ചയിച്ച് എന്നെ വിളിക്കുകയും ചെയ്യുക. പ്രകൃതിക്കൊരു നിയമമുണ്ട്. പ്രകൃതിക്കൊരു നിയമമുണ്ട്, അതിനും അപ്പുറത്താകാൻ യാതൊരു വഴിയുമില്ല. അത് പ്രകൃതിയുടെ നിയമമാണ്. എങ്കിൽ ആത്മാവിനും ഒരു നിയമമുണ്ട്, അതിനെയും ഒഴിച്ചു കളയുവാൻ യാതൊരു വഴിയുമില്ല. നിങ്ങൾക്ക് യാതൊന്നും പരിപൂർണമായിട്ട് ഉന്മൂലനം ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു ദമ്പതിമാരോട് ഇന്ന് ഉച്ചനേരം ഞാൻ സംസാരിക്കുകയായിരുന്നു. മനുഷ്യ ജീവനെ ഉന്മൂലനം ചെയ്യാൻ കഴിയുകയില്ല. അവർക്ക് വലിച്ചു കയറി കളയാൻ പറ്റും, എന്നാൽ ഉന്മൂലനം ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ആരോ ചോദിച്ചു, ഒരു കടലാസ് എടുത്ത് കത്തിച്ചു കളയുന്നത് അതിനെ ഉന്മൂലനം ചെയ്യുകയല്ലേ? ഇല്ല ശ്രീമാൻ, തീയുടെ ചൂട് അതിന്റെ രാസപദാർത്ഥങ്ങളെ തമ്മിൽ വേർപെടുത്തുക മാറ്റം ചെയ്യുന്നു. അങ്ങനെ അത് തിരികെ വാതകമായിട്ട് അതിന്റെ തുടക്കത്തിലായിരുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഉന്മൂലനം ചെയ്യാൻ കഴിയുകയില്ല. ലോകം ഇനിയും നിലനിൽക്കുകയാണെങ്കിൽ ആ കടലാസിലുണ്ടായിരുന്ന രാസപദാർത്ഥങ്ങളുടെ അതേ വാതകങ്ങൾക്ക് തിരികെ ചേർന്ന് ഒരു കഷ്ണം കടലാസാകുവാൻ വീണ്ടും കഴിയും. അത് ശരിയാണ്, നിങ്ങൾക്ക് ഉന്മൂലനം ചെയ്യാൻ കഴിയുകയില്ല. ദൈവം പിന്നെ എല്ലാ കാര്യത്തിനും ഒരു പുനരുദ്ധാനവും ഒരു തിരികെ വരവും ഉണ്ടായിരിക്കുകയും കൂടാതെ യാതൊരു ഉന്മൂലനമില്ല എങ്കിൽ നീതിമാന്മാരുടെ ഒരു പുനരുദ്ധാനം ഉണ്ടാകുന്നതാണ്. അതെ, നമുക്ക് തിരികെ വരേണ്ടിയിരിക്കുന്നു. അത് മാത്രമാണ് എല്ലാമായിട്ട് അതിനുള്ളത്. അത് ചെയ്യുന്നതിന് യാതൊരു വഴിയുമില്ല. നിങ്ങളെ കത്തിച്ചു കളയുകയോ വെള്ളത്തിൽ മുക്കിയോ അങ്ങനെ എന്ത് തന്നെ സംഭവിച്ചാലും അത് അവനെ ഉന്മൂലനം ചെയ്യാൻ കഴിയുകയില്ല. ദൈവം ലോകത്തെ സ്ഥാപിച്ചപ്പോൾ നിങ്ങളുടെ ഓരോ അംശവും ഇവിടെയായിരുന്നുവെന്ന് ഓർക്കുക. അവൻ നിങ്ങളുടെ ശരീരത്തെ ഇവിടെ തന്നെ ഇട്ടിരുന്നു. ദൈവത്തെ കൂടാതെ മറ്റാരും അത് എടുത്തു കളയാൻ കഴിയുകയില്ല. അതെല്ലാം തിരികെ അവന്റെ കൈകളിലായിരിക്കുന്നു. അവൻ ഒരുവൻ മാത്രമാണ് സൃഷ്ടാവായ അവൻ ഒരുവൻ മാത്രമാണ് ഈ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അതിനാൽ നിത്യജീവൻ ഉണ്ടെന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. അങ്ങനെ നമുക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ളതിന്റെ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലായിരിക്കുന്നു. മരിക്കുവാൻ കഴിയാത്തതായ നിത്യജീവൻ ഇപ്പോൾ നമ്മിലായിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 6, വിശുദ്ധ യോഹന്നാൻ 6 അധ്യായം 60 വാക്യം തൊട്ട് നമുക്ക് തുടങ്ങാം. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് അത് കഠിന വാക്ക്, ഇതാർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പെരുപെറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾ കിടർച്ചയാക്കുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്ത് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും അതവനാകുന്നു, അത് ജീവനുമാകുന്നു. എന്താണ് അവൻ പറഞ്ഞിരുന്നത്? ഞാൻ ജീവനും സത്യവുമാകുന്നു. അതാത്മാവും ജീവനുമാകുന്നു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവരെന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്നവൻ പറഞ്ഞു. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. കഠിന വാക്കുകളായിരുന്നു, അവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ആകയാൽ യേശു 12 നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശിമോൻ പത്രോസ് അവനോട്, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വാക്കുകൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്റെ യേശു അവരോട്, നിങ്ങളെ 12 ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതവൻ ശിമോൻ ഇസ്കരിയാത്തവന്റെ മകനായ യൂദയെ കുറിച്ച് പറഞ്ഞു. ഇവൻ 12 ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുക്കാനുള്ളവനായിരുന്നു. ഇന്ന് രാത്രിയിലത്തെ വിഷയമായി ഇതെടുത്തുകൊണ്ട് അരമണിക്കൂർ സമയം കണക്കാക്കിയെടുക്കാൻ കഴിയുന്നത്രയും ശ്രമിച്ചുകൊണ്ട് ഞാൻ 3 വിധത്തിലുള്ള വിശ്വാസികൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും ഈ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരുവട്ടം ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പ്രസംഗിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു. ആദ്യത്തേത് വിശ്വാസികളും പിന്നെ കപട വിശ്വാസികളും അവിശ്വാസികളുമാകുന്നു. ഇപ്പോൾ ഇതൊരു വിഷയമാകുന്നു. എന്നാൽ നാം ഇവിടെ ഇരിക്കുന്നത് ഒരു ഉറപ്പായ കാര്യം പോലെ ആ കൂട്ടവും എല്ലായ്പ്പോഴും തമ്മിൽ ഒരുമിച്ച് കൂടുന്നു. ജനങ്ങൾ കൂടുന്നിടത്തെല്ലാം നാം ഈ കൂട്ടരെ കാണുകയും എല്ലായ്പ്പോഴും കണ്ടിരിക്കുകയും ഒരുപക്ഷെ കർത്താവിന്റെ വരവ് വരെ അവരെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഞാൻ ഈ 3 കൂട്ടരെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നാം നമ്മെ തന്നെ അതിൽ ചിത്രീകരിച്ചുകൊണ്ട് നാം ഏത് കൂട്ടത്തിലാണെന്ന് നോക്കിക്കാണുവാൻ ആഗ്രഹിക്കുന്നു. ഓർക്കുക, ഞാൻ ഇവിടെ വെച്ച് സംസാരിക്കുന്നത് ഈ സഭയിൽ ഇന്ന് രാത്രിയിൽ വീണ്ടും തിങ്ങി നിറഞ്ഞിട്ട് ഭിത്തിയുടെ വശത്തായും ഇടനാഴിയിലും എല്ലാം നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളോടും അതോടൊപ്പം ലോകമെങ്ങുമാണെന്നുള്ള കാര്യം ഓർക്കുക. കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ടേപ്പുകളുടെ ശുശ്രൂഷകളിൽ കൂടെ പ്രചരിപ്പിക്കപ്പെടുന്നു. 3 വ്യത്യസ്ത തരത്തിൽപ്പെട്ട വിശ്വാസികളെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓർക്കുക, വിശ്വാസികൾ, എന്റെ വിഷയം വിശ്വാസികളാകുന്നു. അവരിലൊന്ന് യഥാർത്ഥ വിശ്വാസിയും അടുത്തത് കപട വിശ്വാസിയും അടുത്തത് അവിശ്വാസിയുമാകുന്നു. നാം സംസാരിക്കാനായി ആഗ്രഹിക്കുന്ന ആദ്യത്തെ കൂട്ടർ എന്നത് വിശ്വാസികളാകുന്നു. ഇവരെ കുറിച്ച് ആദ്യം സംസാരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവിടെ ശിഷ്യന്മാർ വിശ്വസിച്ചതുപോലെ യഥാർത്ഥമായി വിശ്വസിക്കുന്നവർ ഇവരാകുന്നു. ഇപ്പോൾ വായിച്ച തിരുവെഴുത്തിനെ നാം ഉദാഹരണമായി എടുക്കാൻ പോവുകയാണ്. ആദ്യത്തേത് വിശ്വാസികളാകുന്നു, യഥാർത്ഥ വിശ്വാസികൾ. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലുമാകുന്നു. ദൈവത്തിന്റെ വചനമെന്നത് ക്രിസ്തുവാകുന്നു, അത് വിശ്വാസികളാകുന്നു. ഇപ്പോൾ ഇവിടെ ഈ വിശ്വാസം ചെയ്ത മഹത്തായ പ്രസ്താവനയെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ലോകത്തിന്റെ രീതിയിൽ മിടുക്കനായിരിക്കുന്ന മാതിരി ഒരു വിശ്വാസിക്ക് മിടുക്കനായിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ജനങ്ങൾ നിങ്ങൾ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണമെന്ന് പറയാൻ ശ്രമിക്കുന്ന മാതിരി വിശ്വാസിക്ക് ഒരു വിദ്യാഭ്യാസമുള്ളവനാകേണ്ട ആവശ്യമില്ല. ഈ വലിയ പ്രസ്താവനയെ നടത്തിയ ഈ മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം അവൻ പഠിപ്പില്ലാത്തവനും സാമാന്യനും എന്ന് പറയുന്നു. അത് പത്രോസ് ആയിരുന്നു. പത്രോസ് അവൻ വാസ്തവമായും ഒരു വിവേകശാലിയായ മനുഷ്യനായി പരിഗണിക്കപ്പെട്ടിട്ടില്ല. യെശയ്യാവ് 35 പറയുന്നു, അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിൽ അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും, ഒരശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല. ഇന്ന് ഉച്ച നേരത്തെ ഞാനൊരു ശുശ്രൂഷകനോട് സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറുകെ ബന്ധിക്കുന്നതായ പാലങ്ങളെ കുറിച്ചും ഇവിടെയുള്ള പുതിയതായ പാലത്തിനെ കുറിച്ചും സംസാരിക്കുകയായിരുന്നു. ഉൾക്കടലിലും മറ്റും വളരെയധികം വികസനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഭൂമിയിൽ നിന്ന് മഹത്വത്തിലേക്ക് എത്തുന്നതിനായി ഒരു വലിയ വഴി മാത്രമേ വികസിക്കപ്പെട്ടിട്ടുള്ളൂ. അത് രാജാവിന്റെ വഴിയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരാശുദ്ധനും അതിൽ കൂടെ കടന്നു പോകുകയില്ല. അത് ശരിയാണ്. അത് നമ്മുടെ കർത്താവായ ക്രിസ്തു നിർമ്മിച്ച മാർഗമാകുന്നു. അത് ഈ ഭൂമിയിൽ നിന്ന് മറ്റൊരു ദേശത്തേക്ക് ഉണ്ടാക്കിയ ആ വികസനമാകുന്നു. അശുദ്ധമായതൊന്നും അതിൽ കൂടെ പോകുന്നില്ല. പത്രോസ് എന്ന ഈ പഠിപ്പില്ലാത്ത വ്യക്തി അവരുടെ ഇടയിൽ നിന്നും ഒരു പ്രവാചകൻ എഴുന്നേൽക്കുമെന്ന് ദൈവം ആ കാലത്തേക്ക് വാഗ്ദത്തം ചെയ്തപ്പെട്ട വചനം വെളിപ്പെട്ട് കണ്ടിരുന്നതിന്റെ അടുത്തായി നിന്നിരുന്നു. ഷിമോൻ അത് വിശ്വസിക്കുന്നത് കഠിനമായിരുന്നു. കാരണം അതിന്റെ ധാരാളം അനുകരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥമായ ആ കാലത്തേക്കുള്ള വചനം വെളിപ്പെട്ടവൻ കാണുകയും ശരിയായ വിധത്തിൽ അവനെ തെളിയിക്കപ്പെട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ആരായിരുന്നുവെന്ന് തീർച്ചയായും ബോധ്യപ്പെട്ടിരുന്നു. അവനോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ, കർത്താവെ ഞങ്ങൾ എവിടേക്ക് പോകുമെന്ന് അവൻ ഒരുവനാണ് ഉത്തരം പറഞ്ഞത്. ആൾക്കൂട്ടത്തെ വിശ്വാസികളിൽ നിന്നും കവടവിശ്വാസികളിൽ നിന്നും അവിശ്വാസികളിൽ നിന്നും വേർപെടുത്തപ്പെട്ടപ്പോൾ ഈ മൂന്ന് കൂട്ടരും ഈ ജനങ്ങളുടെ കൂട്ടത്തിൽ നിൽപ്പുണ്ടായിരുന്നു. വിശ്വാസികളെയും കവടവിശ്വാസികളെയും അവിശ്വാസികളെയും ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. യേശു തന്റേതായ രീതിയിൽ വചനത്തെ സംസാരിച്ചപ്പോൾ അത് അവന്റെ സഭയെ വേർപെടുത്തി കളഞ്ഞു. എന്നാൽ ഇത് ചെയ്തിരിക്കണം. അവൻ രോഗികളെ സൗഖ്യമാക്കിയിരുന്നിടത്തോളം അവനൊരു മഹാനായ മനുഷ്യനായിരുന്നു. എന്നാൽ പ്രവചനത്തിലേക്കും ഉപദേശത്തിലേക്കും വന്നപ്പോൾ അതാണ് ഗോതമ്പിനെ തോടിൽ നിന്നും അകറ്റിക്കളഞ്ഞത്. തോട് ഗോതമ്പിനെ പൊതിഞ്ഞിരിക്കുന്നു. അത് ഗോതമ്പല്ല. അത് ഉപയോഗിക്കാൻ കഴിയില്ല. അതിൽ യാതൊന്നുമില്ല. അതിൽ ജീവനില്ല. അത് തോടാകുന്നു. അതിന് ഗോതമ്പിനോടൊപ്പം നിൽക്കാൻ കഴിയില്ല. അത് ഗോതമ്പിനോടൊപ്പം അവകാശിയാകുകയില്ല. നാം വിത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഗോതമ്പ് വിത്തിന്റെ ഹൃദയമാകുന്നു. ഇപ്പോൾ അത് മശീഹ ആയിരുന്നുവെന്ന് പത്രോസിന് ബോധ്യമായി കഴിഞ്ഞിരുന്നു. അത് ബാക്കിയുള്ളവർ പറയുന്നതിൽ നിന്നും യാതൊരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല. അത് പുരോഹിതന്മാർ പറയുന്നതിൽ നിന്നും യാതൊരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല. സഭ എന്താണ് പറഞ്ഞതെന്നുമായിട്ട് ശിമോൻ പത്രോസിന് കാര്യമായിരുന്നില്ല. അവന് സ്വയമായി ബോധ്യപ്പെട്ടിരുന്നു. മനുഷ്യർ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നുവെന്ന് ഒരിടത്ത് വെച്ച് യേശു അവനോട് ചോദിച്ചിരുന്നു. ചിലർ പറഞ്ഞു നീ ഒരു പ്രവാചകനാണെന്നും, ചിലർ നീ പഴയ നിയമത്തിലെ പ്രവാചകൻ ഉഴുത്തെറിഞ്ഞേറ്റതാണെന്നും, മോശയാണെന്നും, ഏലിയാവാണെന്നും എല്ലാം പറഞ്ഞു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നുവെന്നാണ് ഞാൻ ചോദിച്ചത്. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, യോനയുടെ പുത്രനായ ശിമോനെ നീ ഭാഗ്യവാനാകുന്നു. ശിമോൻ യോനയുടെ പുത്രനായിരുന്നു. കാരണം ജഡരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തിയത്. നീ ഇതൊരു പുസ്തകത്തിൽ നിന്നോ ഒരു മതസംഹിതയിൽ നിന്നോ മതതത്വ ഉപദേശങ്ങളിൽ നിന്നോ പഠിച്ചതല്ല. എന്റെ സ്വർഗീയ പിതാവ് നിനക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. വചനത്തിന്റെ ആത്മീയ വെളിപാടോട് കൂടിയ ഒരു യഥാർത്ഥ വിശ്വാസി ഇത് അവിടെ നിൽക്കുന്നു. നീ ശിമോനാകുന്നു, ഞാൻ ആരാകുന്നു എന്ന് നിനക്ക് കിട്ടിയ വെളിപാടിന്റെ ഭാരമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നോക്കൂ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകുമെന്ന് ശിമോൻ ചോദിച്ചതിൽ യാതൊരു അത്ഭുതവുമില്ല. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് യേശു തിരിഞ്ഞിട്ട് ചോദിച്ചു. അതിനവർ, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ എവിടേക്ക് പോകും? കാരണം നിത്യജീവന്റെ വാക്കുകൾ നിന്റെ കയ്യിൽ മാത്രമാണല്ലോ ഉള്ളത്. നീ ഒരുവൻ മാത്രമാകുന്നു. അവന്റെ പക്കൽ ജീവന്റെ വാക്കുകൾ മാത്രമായിരുന്നില്ല, എന്നാൽ ജീവന്റെ വചനം തന്നെ അവനായിരുന്നു. അവൻ ജീവന്റെ വചനമായിരുന്നു. ശിമോൻ ശരിക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അവനത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അതായിരുന്നു അവനെ ഉറപ്പിച്ചു നിർത്തിയിരുന്നത്. കാരണം അവൻ ജീവന്റെ വചനമായിരുന്നുവെന്ന് പത്രോസിന് വെളിപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതൊരു യഥാർത്ഥ വിശ്വാസിയാണ്. അതേതെങ്കിലും ചില മനുഷ്യരുടെ പ്രേരണയാലോ മറ്റെന്തെങ്കിലും കാര്യത്താലോ അല്ല ആയിരുന്നില്ല, അത് പരിശുദ്ധാത്മാവായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വചനം സ്വയം തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ നിങ്ങൾ വചനത്തെ വ്യക്തമായും ന്യായീകരിക്കപ്പെട്ടും കാണുന്നതാണ്. അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവ് ആ കാലത്തേക്കുള്ള വചനത്തിന് വേണ്ടി വന്ന് അതിനെ വെളിപ്പെടുത്തി കാണിക്കുന്നു. ഒരു വ്യക്തി ലൂഥർ എന്തായിരുന്നുവെന്ന് അറിയുന്നുവെങ്കിൽ ആ മനുഷ്യനെ ലൂഥറിൽ വിശ്വസിക്കുന്നതിൽ നിന്നും എങ്ങനെ അകറ്റാൻ കഴിയും? ലൂഥർ ഒരു മതപരിഷ്കാരകനായിരുന്നു. മനുഷ്യ ആത്മാവ് ഒരു പരിഷ്കരണത്തിന് വേണ്ടി പോയി. വെസ്ലിയും അതേമാതിരി തന്നെയായിരുന്നു. അവർക്കത് വിശ്വസിക്കേണ്ടിയിരുന്നു. നോക്കൂ, അത് സഭാകാലത്തേക്കുള്ള സന്ദേശമായിരുന്നു. അതായിരുന്നു യഥാർത്ഥമായും സംഭവിച്ചിരുന്നത്. അതാണ് സംഭവിക്കേണ്ടതായുള്ളത്. നിങ്ങൾക്കത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നാം ഇതാ ലാവോദിക്ക കാലത്ത് എത്തിയിരിക്കുന്നു. ക്രിസ്തുവിനെ തന്റെ സഭയിൽ നിന്നും പുറത്താക്കി കളഞ്ഞിരിക്കുന്നതായി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. കൂടാതെ അവൻ അകത്ത് പ്രവേശിക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ട് വാതിൽ മുട്ടുക പോലും ചെയ്യുന്നു. അങ്ങനെ അത് സംഭവിച്ചു കാണുമ്പോൾ നാം ഏത് കാലഘട്ടത്താണ് ജീവിക്കുന്നതെന്ന് നാം അറിയുന്നു. അതിനുശേഷം നാം ലോക ചരിത്രത്തിന്റെ സമാപനത്തിലെത്തുന്നു. ഈ പുസ്തകം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. അവസാനത്തെ വരിയും ഏതെങ്കിലും ഒരു ദിവസം എഴുതപ്പെടുകയും അവൾ അടയ്ക്കപ്പെടുകയും പിന്നെ ഇനിയും കാലമുണ്ടാകുകയുമില്ല. ഒരു വലിയ നാടകം ഒരുക്കപ്പെട്ടിരിക്കുന്നു. ദൂതന്മാർ ആകാശത്തിൽ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തൊരു നാടകമാണെന്ന് നിങ്ങൾക്കറിയാമോ? അഭിനയിക്കാർ തയ്യാറായിരിക്കുകയും അവർ അഭിനയിക്കുന്നത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ദുഷ്ടന്മാർ അഭിനയിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ കളിയിലെ വില്ലനെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. അവനെ പ്രകാരം അവന്റെ സൂത്രവുമായിട്ട് ചതിക്കുന്നതിന് രംഗത്തെത്തിയിരിക്കുന്നു. എന്നാൽ ഉൽപ്രാപണം സംഭവിച്ച സഭയും അവിടെ തന്നെ ഒരുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊരു മഹത്തായ രംഗമാകുന്നു. ദൈവത്തിന്റെ ഉപസ്ഥിതി ഈ വേദപുസ്തകത്തിൽ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന ഈ മഹത്തായ നാടകത്തെ ന്യായീകരിച്ച് സ്വയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്തൊരു സമയമാണിത്! ഏറ്റവും മഹത്വമേറിയ സമയമാകുന്നു. എല്ലാ കാലഘട്ടങ്ങളിലെയും മനുഷ്യർ ഈ സമയത്തിനായി ആഗ്രഹിച്ചിരുന്നു. പഴയ നിയമ പ്രവാചകന്മാർ ഈ സമയത്തെ കാണുന്നതിനായി ആഗ്രഹിച്ച് കാത്തിരുന്നു. എന്നാൽ അവർക്ക് ഈ സൗഭാഗ്യം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഒരു വിശ്വാസിയുണ്ട്. കാരണം അവനത് കണ്ടിരിക്കുന്നു, അവനത് വിശ്വസിക്കുന്നു. നീ ഈ കാലത്തേക്കുള്ള ദൈവത്തിന്റെ വചനമായ മസിഹായ ക്രിസ്തുവെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുകയും ഞങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. നോക്കൂ, അതൊരു യഥാർത്ഥ വിശ്വാസിയായിരുന്നു. നാം അടുത്ത സ്വഭാവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി പെട്ടെന്ന് തന്നെ കുറച്ച് വിശ്വാസികളെ കൂടി എടുക്കാം. നമുക്ക് പ്രവാചകനായ നോഹ എടുക്കാം. അവൻ ഒരുപക്ഷെ അവന്റെ നാടുകളിൽ ഒരു കൃഷിക്കാരനായിരുന്നേക്കാം. എന്നാൽ ആ കാലത്തെ പരിഹാസകരും മത നേതാക്കന്മാരും സഭ അധപതിച്ച് ക്ഷയിച്ചു പോകുകയും ദൈവം നോഹയോട് സംസാരിക്കുകയും ഒരു പെട്ടകമുണ്ടാക്കാനായി നോഹയോട് പറയുകയും ചെയ്തു. നോഹ ഒരിക്കലും ദൈവത്തോട് വാദപ്രതിവാദം ചെയ്തില്ല. അവനത് വിശ്വസിക്കുകയും, അതായത് ഇത് ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിക്കുകയും ഉടനെ തന്നെ കാര്യങ്ങളെ തയ്യാറാക്കിക്കൊണ്ട് പെട്ടെന്ന് പണിയിലാകുകയും ചെയ്തു. അതൊരു യഥാർത്ഥ വിശ്വാസിയാണ്. അതിനെപ്പറ്റി യാതൊരു ബഹളവും ഉണ്ടാക്കിയില്ല. അത് നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെട്ട് കഴിയുമ്പോഴാണ് നടക്കുന്നത്. അതാരായാലും എന്ത് വിശ്വാസമായാലും ഏത് വഴിയായാലും വിശ്വാസം കേൾവിയാൽ വരുന്നു. ഡോക്ടർ നിങ്ങളോട് പറയുന്നത് എത്ര തെറ്റായാലും അത് കാര്യമാക്കാതെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ മാത്രം കഴിയുമെങ്കിൽ, അതാ ഡോക്ടർ നിങ്ങളുടെ കേസിന്റെ രോഗലക്ഷണം കണ്ടുപിടിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഉപകരണങ്ങളും അറിവും അദ്ദേഹത്തെ അറിയാനിടയാക്കുവോളം അറിഞ്ഞിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. എന്നാൽ മരണമല്ലാതെ മറ്റ് യാതൊന്നും ശേഷിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും അപ്പോൾ ഭാവിയിൽ അങ്ങ് ദൂരെയായി ഒരു ആരോഗ്യമുള്ള പുരുഷനെ ഒരു സ്ത്രീയോ അവിടെ നിൽക്കുന്നത് കാണാനിടയാകും. അതെ, ഇതാകുന്നു, അത് തന്നെയാകുന്നു. അവരേതൊരു ഉറച്ചതായ സംഗതിയെയും പോലെ അതിലേക്ക് നേരെ നടന്നു വരും. കാരണം നിങ്ങൾ ഇത് വിശ്വസിക്കുന്നു. ദൈവം അത് കൽപ്പിച്ചിരിക്കുകയും അത് അപ്രകാരമാണെന്ന് നിങ്ങൾ അറിയുകയും ചെയ്തിരിക്കുന്നു. അത് അർബുദ രോഗത്തെ ആ സ്ത്രീ ചുമച്ച് തുപ്പിയതുപോലെയാണ്. അവളുടെ മനസ്സിൽ യാതൊരു സംശയമില്ലായിരുന്നു, അത് സംഭവിക്കാൻ പോകുകയായിരുന്നു. ക്യാൻസർ ചത്തുകഴിഞ്ഞിരിക്കുകയും അതിനെ അഴിച്ചുവിടുകയും അത് പുറത്തു പോകുകയും ചെയ്തു. അതാകുന്നു ഇത്, നിങ്ങൾ വിശ്വസിക്കുന്നു. അത് കുറച്ചു നേരം മുമ്പ് ആ ബാലനെയും കൊണ്ടുവന്ന ആ പിതാവിനെ പോലെയാണ്. അദ്ദേഹം ഇപ്പോൾ ഈ കെട്ടിടത്തിൽ എവിടെയാകുന്നു. ആ ബാലൻ എവിടെയോ വീണിട്ട് അതിന്റെ ഓർമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവന് യാതൊന്നും ഓർക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രാർത്ഥനയുടെ കുറച്ചു നേരത്തിന് ശേഷം ഞാൻ അവന്റെ പേരവനോട് ചോദിച്ചു. അവൻ എത്ര വയസ്സുണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്തിട്ട് അവനൊരു സാധാരണപ്പെട്ട പയ്യനെ പോലെ ആയി കഴിഞ്ഞിരുന്നു. അവർ അത് വിശ്വസിച്ചു. ദൈവം എന്തെങ്കിലും കൽപ്പിക്കുമ്പോൾ അത് അപ്രകാരം തന്നെ ആയിരിക്കണം. അങ്ങനെ നോഹ ദൈവത്തെ വിശ്വസിക്കുകയും ഒരു വിശ്വാസിയായി പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്നു. സഭ ബാബിലോണിൽ ബന്ധനത്തിലായിരുന്നപ്പോൾ ദാനിയേൽ ദൈവത്തെ വിശ്വസിച്ചിരുന്നു. ഞങ്ങളൊരു പ്രഖ്യാപനം നടത്തും. ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിശുദ്ധ മനുഷ്യന്റെ അല്ലെങ്കിൽ അത് എന്ത് തന്നെയായാലും ഈ ബിംബത്തെ അല്ലാതെ മറ്റ് യാതൊരു ദൈവത്തോടും നിങ്ങൾ പ്രാർത്ഥിക്കുകയില്ല എന്ന് അവർ പറഞ്ഞതിനെ അവൻ കാര്യമാക്കിയില്ല. ദാനിയൽ അതിനൊട്ടും ശ്രദ്ധ കൊടുത്തില്ല. അവൻ ദൈവത്തെക്കുറിച്ച് കേട്ടിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നു. വചനം അവന്റെ അടുക്കലെത്തിയിരുന്നു. ആരാധനാലയം സമർപ്പിക്കപ്പെട്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞിരുന്നു, അതായത് ആരെങ്കിലും എവിടെയെങ്കിലും പ്രയാസത്തിലായിട്ട് ഈ വിശുദ്ധ സ്ഥാനത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നീ സ്വർഗത്തിൽ നിന്നും ഉത്തരമരലണമേ. ദാനിയൽ ദൈവത്തെ വിശ്വസിച്ചിരുന്നു. അവനൊരു യഥാർത്ഥ വിശ്വാസിയായിട്ട് സിംഹത്തിന് പോലും അവനെ തിന്നാൻ കഴിഞ്ഞില്ല. അത് ശരിയാണ്, അവനൊരു വിശ്വാസിയായിരുന്നു. അവന്റെ പക്കൽ വാസ്തവികമായും യാഥാർത്ഥ്യമായും എന്തോ ഉണ്ടായിരുന്നു. അവനൊരു വിശ്വാസിയായിരുന്നു. ദാവീദ് വേറൊരു വിശ്വാസിയായിരുന്നു. അവനൊരു ബാലനിൽ നിന്നും സ്വല്പം വളർന്നിരുന്നു. ആധുനിക സഭയോടൊപ്പം ദാനിയൽ ഒരിക്കലും തന്റെ നിലപാടെടുത്തിരുന്നില്ല. അതുപോലെ നോഹയും ആധുനിക സഭയോടൊപ്പം തന്റെ നിലപാടെടുത്തിരുന്നില്ല, ഒട്ടും എടുത്തിരുന്നില്ല. ദൈവം കൽപ്പിക്കുന്നതാണ് സത്യമെന്നുള്ളതിൽ അവർ വിശ്വാസികളായിരുന്നു. ആധുനിക ലോകം എന്ത് തന്നെ പറഞ്ഞാലും അത് കാര്യമാക്കാതെ ദൈവം കൽപ്പിക്കുന്നത് സത്യമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതാണ് യഥാർത്ഥ വിശ്വാസികൾ. അത് പത്രോസിനെയും ശേഷമുള്ള അപ്പോസ്തലന്മാരെയും പോലെയാണ്. അവന്റെ പക്കൽ ജീവന്റെ വാക്കുകളുണ്ടെന്നും ജീവന്റെ വചനം അവൻ തന്നെയായിരുന്നുവെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഞാനും അതേ കാര്യം തന്നെ എന്ന് വിശ്വസിക്കുന്നു. അതിന് വിപരീതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതല്ലാത്തതുമായതെല്ലാം മരണമാകുന്നു. ജീവന്റെ വചനം ഇതൊന്നു മാത്രമാകുന്നു, ക്രിസ്തു വചനമാകുന്നു. ദാവീദ് ഒരു രക്തപ്രസാദമുള്ളവനായിരുന്നു. ആദ്യത്തെ കാര്യം തന്നെ ഒരുപക്ഷെ അവന്റെ സഹോദരന്മാർ അവനെ വിലക്കിയിരുന്നു എന്നതായിരുന്നു. കാരണം അവൻ വെറുമൊരു ബാലനായിരുന്നു. പടയങ്കി ധരിക്കുന്നതിന് അവൻ അത്രയും വലിയവനല്ലായിരുന്നു. അത് ധരിച്ചുകൊണ്ട് അവന് യുദ്ധത്തിന് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ തീരെ ചെറുപ്പവും മെലിഞ്ഞവനുമായിരുന്നു. എന്നിരിക്കലും ഒരു വിശ്വാസിയെ പോലെ അവൻ അവിടേക്ക് ചെന്നു. അവന്റെ പിതാവ് അവന് നോക്കുന്നതിന് വേണ്ടി കൊടുത്തിരുന്ന ഒരു കൂട്ടം ആടുകളുമായി, സിംഹങ്ങളും കരടിയും ചെന്നായ്ക്കളുമുള്ള ഒരു ദേശത്ത് തന്റെ കയ്യിലൊരു കവണയുമായി അവിടെയുള്ള കാടുകളിൽ അവൻ പോയിരുന്നു. ദാവീദ് നിഴലേറിയ പച്ച പുൽപ്പുറങ്ങളെ നോക്കിയിരിക്കുകയും ഒരു കുഞ്ഞാട് അങ്ങനെയുള്ള സ്ഥലത്ത് സൂര്യന്റെ ചൂടിൽ ചെന്ന് കിടക്കുന്നത് അതിനെന്താണ് അർത്ഥമാക്കിയിരുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവിടെയുള്ള നല്ല തണുത്ത വെള്ളം എന്താണ് അർത്ഥമാക്കുന്നതെന്നും അവൻ അറിഞ്ഞിരുന്നു. അതിനാലാണ് അവൻ പറയുന്നത്, മാൻ നിർത്തോടിനായി ദാഹിക്കും പോലെ ദൈവമേ എന്റെ പ്രാണൻ നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അവൻ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം അടിയന്തരാവസ്ഥയുണ്ടാകുകയും ഒരു സിംഹം വന്ന് അവന്റെ ആടുകളിൽ ഒന്നിനെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ദൈവം എന്നെ സിംഹത്തിനും മേലധികാരിയായി ഉണ്ടാക്കിയിരിക്കുന്നു എന്നവൻ ഓർത്തു. അവൻ തന്റെ കവണയിൽ ഒരു കല്ലെടുത്ത് അതുകൊണ്ട് സിംഹത്തെ അടിച്ചു വീഴ്ത്തി. നിങ്ങൾ ആഫ്രിക്കയിലുള്ളതായ സിംഹങ്ങളിൽ ഒന്നിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കഴുത്തിന് ചുറ്റുമായി നിറയെ രോമങ്ങളോട് കൂടിയതാണ്. അത് പലസ്തീനിലും ഏഷ്യയിലും അവർക്കുണ്ട്. അവയിൽ ഒന്ന് തന്നെ എന്താണെന്ന് അവർക്കറിയാം. ഒരു വലിയ 300 മാഗ്നത്തിന് തന്നെ കഷ്ടിച്ച് അതിനെ വീഴ്ത്താൻ കഴിയുകയുള്ളൂ. എന്നാൽ അവനൊരു കല്ലുകൊണ്ട് അതിനെ വീഴ്ത്തി കളഞ്ഞു. എന്നാൽ സിംഹം എഴുന്നേറ്റ് അവന്റെ നേരെ വന്നപ്പോൾ അവൻ അതിന്റെ താടിക്ക് പിടിച്ചവനെ കൊന്നുകളഞ്ഞു. ആ കാരണത്താലാണ് അവൻ എന്താണ് സംസാരിക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നത്. കാരണം അവനൊരു അനുഭവം ഉണ്ടായിരുന്നു. അവൻ ദൈവത്തെ അവന്റെ വചനത്തെ കുറിച്ച് പരീക്ഷിച്ചറിഞ്ഞിരുന്നു. അവൻ ഗോലിയാത്തിനെ ഭയപ്പെട്ടിരുന്നില്ല. കാരണം അവൻ അഗ്രചർമ്മിയായിരുന്നു. അവനൊരു വിശ്വാസിയായിരുന്നതേയില്ല. അങ്ങനെ ഗോലിയാത്ത് വന്ന് തന്റെ ദേവന്മാരുടെ നാമത്തെ ചൊല്ലി അവനെ ശപിച്ചു. ഗോലിയാത്ത് അവനേക്കാളും വളരെ വലിയ മനുഷ്യനും അത്രയും ഭയങ്കര മനുഷ്യനായിട്ട് 14 ഇഞ്ച് നീളമുള്ള കൈവിരലുകളുമായിരുന്നു. വിരലുകൾ അത്രയും നീളമുള്ളതായിരുന്നുവെങ്കിൽ, 14 ഇഞ്ച് വലിപ്പമുള്ളതായിരുന്നുവെങ്കിൽ അവനൊരു യോദ്ധാവ് തന്നെയായിരുന്നു. ആണികൾ കൊണ്ടുള്ള അവൻ ധരിച്ചിരുന്ന മേൽക്കുൽപ്പായം 300 പൗണ്ടോ അതിൽ കൂടുതലോ ഭാരമുള്ളതായിരുന്നു. ഒരുപക്ഷെ അവന്റെ തൊപ്പി തന്നെ 1.5 ഇഞ്ച് കനമുള്ളതായിരുന്നേക്കാം. ഇപ്രകാരമുള്ള ഒരു വലിയ മനുഷ്യൻ തന്റെ കയ്യിൽ ഒരു നെയ്ത്തുകാരന്റെ പടപ്പുതടിയുമായി, അത് തന്നെ ഏകദേശം 20 അടി നീളമുള്ളതായിരുന്നു, അതുമായി നടന്നു വന്നിരുന്നു. അവന്റെ കയ്യിൽ 20 അടി നീളമുള്ള കുന്തമുണ്ടായിരുന്നു. അപ്രകാരമുള്ള ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് അവൻ എതിരായി വരുന്ന മനുഷ്യരെ ഇപ്രകാരം പൊക്കിയെടുത്തെറിയുവാൻ കഴിയുമായിരുന്നു. എന്തൊരു മത്സരമാണ്! അങ്ങനെ അവൻ അവിടെ നിന്നുകൊണ്ട് അവനെ തന്നെ പുകഴ്ത്തുകയും വീമ്പിളക്കുകയും ചെയ്തിരുന്നു. വഴക്ക് തമ്മിൽ പ്രാവർത്തികമാകാത്തതുപോലെ വരുമ്പോൾ നോക്കുക, അവൻ പറഞ്ഞു, നമുക്ക് രക്തം ചിന്തേണ്ടി ആ കാര്യമില്ല. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വന്ന് യുദ്ധം ചെയ്യുക, അതിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വന്ന് എന്നെ സേവ ചെയ്യുക. നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സേവ ചെയ്യുന്നതാണ്. പിശാച് തന്റെ സംഭവവിധികളെല്ലാം നിങ്ങളുടെ മേലായിരിക്കുന്നുവെന്ന് ചിന്തിക്കുമ്പോഴാണ് അവൻ തന്നെ തന്നെ പുകഴ്ത്താൻ തുടങ്ങുന്നത്. എന്നാൽ അവൻ കണ്ടുമുട്ടിയത് ഒരു തെറ്റായ വ്യക്തിയുമായിട്ടായിരുന്നു. ആ ദേശത്തെ ഏറ്റവും ചെറിയ മനുഷ്യനും താണ തോളുകളോട് കൂടിയ പവിഴ് നിറമുള്ള പയ്യനെയാണ് അവൻ കണ്ടുമുട്ടിയത്. ജീവനുള്ള ദൈവത്തിന്റെ സേനയെ അഗ്രചർമ്മിയായ ഫിലിസ്തീൻ നിന്ദിക്കുകയും ജീവനുള്ള ദൈവത്തിന്റെ സേന അതിനിടയാക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ എന്നോട് പറയാൻ അർത്ഥമാക്കുന്നു എന്ന് അവൻ ചോദിച്ചു. എന്തുകൊണ്ടെന്നാൽ അവൻ ഈ കാര്യത്തിൽ ഞെട്ടിപ്പോയിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം അവനൊരു വിശ്വാസിയായിരുന്നു. മറ്റുള്ളവർ കപട വിശ്വാസികളായിരുന്നു. നോക്കൂ, അവനൊരു യഥാർത്ഥ വിശ്വാസിയായിരുന്നു. നിങ്ങൾക്ക് ഭയമാണെങ്കിൽ ഞാൻ ചെന്ന് അവനോട് പൊരുതുമെന്ന് അവൻ പറഞ്ഞു. ഇത്രയും ചെറുപ്പമായ ഒരു പയ്യൻ അതെന്തൊരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ അവനൊരു വിശ്വാസിയായിരുന്നതിനാൽ ദൈവം എന്ത് ചെയ്യുമെന്ന് അവൻ അറിയാവുന്ന അതേ കാര്യം തന്നെ അവൻ പോയി ചെയ്തു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീൻ അവന്റെ ദേവന്മാരുടെ നാമത്തെ ചൊല്ലി ദാവീദിനെ ശപിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്റെ നേരെ വരുവാൻ ഞാനൊരു നായോ ഒരു കൊച്ചുകുട്ടി കളിക്കുന്ന മൃഗമോ ആണോ? ഞാൻ എന്റെ കുന്തം കൊണ്ട് നിന്നെ പൊക്കിയെടുത്ത് ആ മരത്തിൽ തൂക്കിയിട്ട് നിന്റെ മാംസം പക്ഷികൾക്ക് കൊടുക്കും. ഓ ദൈവമേ, എന്തൊരു ഭയങ്കരനായ മനുഷ്യനായിരുന്നു അവൻ. നീ വാളും കുന്തവും വേലുമായി എന്നെ നേരെ വരുന്നുവെന്ന് ദാവീദ് പറഞ്ഞു. നീ ഒരു ഫെലിസ്ത്യന്റെ പേരിൽ എന്നെ നേരിടുന്നു, എന്നാൽ ഞാനൊരു വടിയോ കുന്തമോ വാളോ കൊണ്ട് നിന്റെ അടുക്കൽ വരുന്നില്ല. എന്നാൽ ഞാനോ ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നു. അവിടെയാണ് നിങ്ങൾ. അതാണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത്. അതാണ് അവന്റെ കോട്ട, അതവന്റെ പരിചയമാകുന്നു, അവന്റെ പ്രതിരോധമാകുന്നു. അമേൻ. സഭയുടെ പ്രതിരോധം അതായിരിക്കണം. ഏതൊരു വിശ്വാസിയുടെയും പ്രതിരോധം അതാകുന്നു. എന്ത് സംഭവിച്ചാലും ലോകം എന്ത് തന്നെ പറഞ്ഞാലും അതൊരു കാര്യമല്ല. നിങ്ങളുടെ പ്രതിരോധം ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം ബലമുള്ള ഗോപുരമാകുന്നു. നീതിമാൻ അതിലെ കോടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. അതാണ് നമ്മുടെ അഭയം. അത് യേശു ക്രിസ്തുവാകുന്നു. ശ്രദ്ധിക്കുക, അത് സംഭവിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ദാവീദ് മറ്റെങ്ങുമല്ലാതെ അവന്റെ മുഖത്തെ ആ ചെറിയ സ്ഥാനത്തേക്കാണ് കവണ ഊരി കല്ലെറിഞ്ഞത്. ഒരൊറ്റ സ്ഥാനത്താണ് അത് ചെന്ന് ഇടിച്ചത്. അത് നേരെ അവന്റെ നെറ്റിയിലായിരുന്നു. അവന് മല്ലന്റെ അടുക്കൽ ചെന്ന് എത്തുവാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ദൈവം ആ കൊല്ലുന്ന ലക്ഷണത്തിലേക്ക് നയിക്കുകയും ആ മല്ലനെ കൊന്നുകളയുകയും ചെയ്തു. ദൈവമാണിത് ചെയ്തത്. ഇപ്പോൾ അവനൊരു വിശ്വാസിയായിരുന്നു എന്ന് നാം കണ്ടിരിക്കുന്നു. വേറൊരു വിശ്വാസി അബ്രഹാമായിരുന്നു. അവൻ കൽദേയരുടെ പട്ടണമായ ഊരു ദേശവാസിയായിരുന്നു. ശാരീരികമായിട്ട് പരിപൂർണമായും അസാധ്യമായ ഒരു കാര്യത്തെ വിശ്വസിക്കുന്നതിനെ അവൻ വിളിക്കപ്പെട്ടു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ അവൻ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുവെന്ന് റോമർ 4 പറയുന്നു. അബ്രഹാമിന് 75 വയസ്സും അവന്റെ ഭാര്യയ്ക്ക് 65 വയസ്സും പ്രായമായിരുന്നു. അവർ ചെറുപ്പം മുതലേ ഒരുമിച്ച് ജീവിച്ചു പോന്നു. അവൾ അവന്റെ പെങ്ങളായിരുന്നു. അവർ യൗവനം മുതലേ ഒരുമിച്ച് ജീവിച്ചു പോന്നു, എന്നാൽ മക്കളില്ലായിരുന്നു. അവിശ്വാസികളുടെ ഇടയിൽ നിന്നും നിന്നെ തന്നെ വേർപെടുത്തുന്നതിനായി ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. ദൈവം എല്ലായ്പ്പോഴും ഒരു വേർപെടുത്തലിനെ വിളിക്കുന്നു. അവിശ്വാസികളുടെ ഇടയിൽ നിന്നും നിന്നെ തന്നെ വേർപെടുത്തിക്കൊള്ളുക. ഞാൻ നിന്നെ ജാതികളുടെ പിതാവാക്കിയിരിക്കുന്നു. ഞാനത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അബ്രഹാം അത് വിശ്വസിച്ചു. അതാണ് ഒരു വിശ്വാസി. കർത്താവ്, നീ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നൊരു ചോദ്യം അവൻ ഒരിക്കലും ചോദിച്ചില്ല. ദൈവം അത് ചെയ്യുമെന്ന് പറഞ്ഞു. അത് അതിനെ ഉറപ്പിച്ചിരിക്കുന്നു. ആദ്യത്തെ മാസം കടന്നുപോയി. അപ്പോഴും സാറ അവൾ കാർത്തവൻ നിന്നിരുന്നു. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ അബ്രഹാം അപ്പോഴും വിശ്വസിച്ചിരുന്നു. 25 വർഷങ്ങൾക്ക് ശേഷവും യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല. എന്നാൽ അബ്രഹാം അപ്പോഴും അത് വിശ്വസിച്ചിരുന്നു. അതൊരു വിശ്വാസിയാകുന്നു. കപട വിശ്വാസിയല്ല, ഒരു വിശ്വാസിയാകുന്നു. 25 വർഷങ്ങൾക്ക് ശേഷവും അബ്രഹാം ആദ്യമായിരുന്നതിലും കൂടുതൽ ശക്തനായിരുന്നു. അവൻ ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കെടുക്കുകയും ചെയ്തു. അതാണ് ഒരു യഥാർത്ഥ വിശ്വാസി. കുറച്ചു നേരത്തിന് ശേഷം ഞാൻ നിങ്ങളെ കൊണ്ട് പരിശോധിച്ചു നോക്കുവാൻ ഇടയാക്കിയിട്ട് നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ട വിശ്വാസിയാണെന്ന് കാണുവാൻ പോവുകയാണ്. അബ്രഹാം എന്താണ് ചെയ്തത്? ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ സംശയിച്ചില്ല. അത് അസാധ്യതകളായിരുന്നു. 75 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനും തന്റെ 65 പ്രായമുള്ള ഭാര്യയും കൂടി ഒരു ഡോക്ടറിന്റെ അടുക്കൽ ചെന്നിട്ട് ഞങ്ങൾക്കൊരു കുട്ടി ജനിക്കാൻ പോവുകയാണ്, അതിനുവേണ്ടി സൗകര്യങ്ങൾ ആശുപത്രിയിൽ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? എന്നിട്ട് 25 വർഷങ്ങൾക്ക് ശേഷവും ചെന്നിട്ട് ഡോക്ടറെ ഇപ്പോഴും ആശുപത്രിയിലെല്ലാം തയ്യാറാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? അത് നിങ്ങളെ വിചിത്രമായി പെരുമാറാൻ ഇടയാക്കുന്നു. നിങ്ങളുടെ തീരുമാനങ്ങൾ ലോകത്തിന് വിചിത്രമാകുന്നു. എന്നാൽ അത് കാഴ്ചയ്ക്ക് എത്ര വിചിത്രമായാലും അതൊരു വിശ്വാസിയാകുന്നു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് അബ്രഹാം പൂർണ്ണമായി ഉറച്ചു വിശ്വസിച്ചു എന്ന് ബൈബിൾ പറയുന്നു. ഇന്നുച്ച സമയത്ത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ വിശ്വാസിയുടെയും നേട്ടം അതാകേണ്ടിയിരിക്കുന്നു. ദൈവം താൻ ചെയ്യുമെന്ന് കൽപ്പിച്ചിരിക്കുന്ന ഓരോ വചനവും പാലിക്കാൻ ശക്തനാകുന്നു. സഭാസംഘടനകൾ എന്ത് പറയുന്നുവെന്നും അത്ഭുതങ്ങളുടെ നാളുകൾ കടന്നുപോയിരിക്കുന്നുവെന്നും ഇത് പരഹൃദയ ജ്ഞാനമാണെന്നും ഭാവി പറച്ചിലാണെന്നും പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല. അവരെന്താണ് പറയുന്നതെന്നുള്ളത് എനിക്ക് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ആ തോക്ക് ലക്ഷ്യത്തിലേക്ക് ഉന്നം വെച്ചിരിക്കുന്നുവെങ്കിൽ അത് ആ ലക്ഷ്യത്തിൽ ചെന്ന് കൊള്ളും. ഒരു വിശ്വാസി ദൈവത്തിന്റെ വചനവുമായിട്ട് ഉന്നത്തിലായി കഴിഞ്ഞാൽ അത് അതേ കാര്യം തന്നെ ലക്ഷ്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വചനം അത് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത് തന്നെ വീണ്ടും ചെയ്യും. ഞാൻ പൂർണ്ണമായും അതുമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. അതായത് നാം ഈ കാലത്തിലാണെന്ന് നാം കാണുമ്പോൾ അതിവിടെ ആയിരിക്കുന്നു, അതിവിടെ ആകേണ്ടിയിരിക്കുന്നു. എങ്കിൽ ഈ കാര്യങ്ങൾ ഇവിടെ നടക്കേണ്ടിയിരിക്കുന്നു. ആ കാരണത്താലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് മണവാട്ടി വിളിക്കപ്പെടുകയും തെരഞ്ഞെടുക്കപ്പെടുകയും ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയും ചെയ്യുമ്പോൾ ആകാശത്തു നിന്നൊരു ശബ്ദം വരികയും അതിപ്രകാരം ഒരു ആത്മീയ സ്നാനം കൊടുത്തിട്ട് അവളെ ഭൂമിയിൽ നിന്നും മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലാക്കി തീർക്കും. ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എത്രയധികം ശാസ്ത്രീയ മനുഷ്യരും എത്ര ജ്യോതിഷന്മാരും ഒപ്പിട്ടാലും എന്തൊക്കെ ചെയ്താലും എത്ര കോടിക്കണക്കിന് മൈലുകൾ അവർക്കത് കാണാൻ കഴിഞ്ഞാലും ഞാൻ അതിനെക്കുറിച്ച് ഒട്ടും തന്നെ കാര്യമാക്കുന്നില്ല. അവിടെ ഒരു സ്വർഗവും അവിടെ അക്ഷരാർത്ഥത്തിലുള്ള യേശു ക്രിസ്തു ഒരു ശരീര രൂപത്തിൽ സ്വയമായി വന്ന് തന്റെ സഭയെടുത്തു കൊണ്ടുപോകും. ഈ കഥ എത്ര പഴയതായി കാണപ്പെട്ടാലും അതൊരു കാര്യമല്ല, ഇതിപ്പോഴും സത്യമാകുന്നു. ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു. അതാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. ദൈവം പറഞ്ഞു, യഹോവയെ ഞാൻ നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, യഹോവയായി ഞാൻ മാറാത്തവൻ. ആമേൻ. ദൈവം വചനമാകുന്നു. ദൈവം മാറാത്തവനാണെങ്കിൽ വചനം എങ്ങനെയാണ് മാറപ്പെടുന്നത്? യഹോവയായി ഞാൻ മാറാത്തവൻ എന്ന് തിരുവെഴുത്ത് പറയുന്നു. ദൈവം അത് സ്വയം കൽപ്പിച്ചിരിക്കുന്നു. അവൻ മാറാൻ കഴിയില്ലെങ്കിൽ പിന്നെ അവൻ വചനമാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അത് മാറ്റമില്ലാത്ത വചനമാകുന്നു. വചനം ജഡമായി നമ്മുടെ ഇലയിൽ പാർത്തു. ആമേൻ. അതേ ശ്രീമാൻ ദൈവം മോശിയുടെയും യഹസ്കേലിന്റെയും യിർമ്യാവിന്റെയും യെശയ്യാവിന്റെയും ഏലിയാവിന്റെയും ശരീരങ്ങളെ ഉയർത്തിയിരുന്നു. അവിടെ വചനം താത്കാലികമായി വന്നിരുന്നു. എന്നാൽ സമ്പൂർണ്ണ വചനം യേശുക്രിസ്തു എന്ന ഈ മനുഷ്യനിൽ വെളിപ്പെട്ടിരുന്നു. അത് ദൈവം തന്റെ സർവ്വസമ്പൂർണതയും അവനിൽ ദേഹരൂപമായി വസിച്ചതായിരുന്നു. അവിടെ അവൻ ജഡമായി തീർന്നു. ഞാൻ അതിലെ ഓരോ വചനത്തെയും വിശ്വസിക്കുന്നു. ഇയ്യോബ് വേറൊരു വിശ്വാസിയാകുന്നു. ചിലപ്പോൾ വിശ്വാസികളെ പരീക്ഷയിലിടാറുണ്ട്, ചിലപ്പോഴല്ല, എല്ലായ്പ്പോഴും ഇടാറുണ്ട്. കാരണം കർത്താവ് താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുകയും പരീക്ഷിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. പരീക്ഷകളെയും പൊടിനിറഞ്ഞ വഴികളെയും സൂര്യന്റെ ചൂട് നിറഞ്ഞ ഉപദ്രവങ്ങളെയും ഓർക്കുക. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആത്മാർത്ഥത ആ വസ്തുവിനെ അത് വളച്ചെടുക്കുന്നതിന് തയ്യാറാക്കുന്നതിനെ അതിനെ തല്ലുന്നു. ദൈവത്തിന്റെ മക്കൾ അവന്റെ വചനത്തിൽ ശരിയായ വിധം ഉണ്ടാക്കപ്പെട്ടവരാണ്. കാരണം അവർ ജീവിക്കുന്ന മാതൃകകളാകുന്നു. കൂടാതെ ദൈവത്തിന്റെ വചനം അവരിൽ കൂടെ ജീവിക്കുന്നു. പരീക്ഷ നിങ്ങളെ കുലുക്കുവാനും നിങ്ങളെ ഏറ്റവും താഴെ കൊണ്ടുപോകുകയും ചെയ്തിട്ട് നിങ്ങളുടെ നിലപാട് എവിടെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയുമാകുന്നു. ദൈവം കൈക്കൊള്ളുന്ന ഏത് മകനെയും പരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നു. ഇയ്യോബ് പരീക്ഷയിലും പരിശോധനയിലും കൂടെ കടന്നുപോയി. അവന്റെ മക്കൾ എടുക്കപ്പെട്ടു, അവനുള്ളതെല്ലാം എടുക്കപ്പെട്ടു പോയി. അവന്റെ സഭയിലെ അംഗങ്ങൾ വന്ന അതൊരു രഹസ്യ പാപിയാണെന്ന് അവന്റെ മേൽ പഴി ചുമത്തുകയും അവനെതിരായിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തു. എന്നിരിക്കലും അവൻ അതൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല. അവൻ ദൈവത്തിന്റെ ആവശ്യങ്ങളെ നിറവേറ്റിയിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. സാത്താൻ അവനെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ യാതൊരു ആവശ്യമില്ല എന്ന് അവൻ അറിഞ്ഞിരുന്നു. അത് സാത്താനായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. അവന്റെ ദൈവമാണ് അവൻ ഈ രോഗങ്ങളെല്ലാം വരുത്തി തരുന്നതെന്ന് അവനെ കൊണ്ട് സാത്താനെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞിരുന്നിടത്തോളം അവൻ ഇയ്യോബിനെ അതിയായി വേദനിപ്പിച്ചിരുന്നു. എന്നാൽ അത് ദൈവമായിരുന്നില്ല എന്ന വെളിപാട് ഒരു വട്ടം അവന് കിട്ടിയപ്പോൾ അത് അവനെ എന്തോ ആക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷകളിൽ കൂടെ അവൻ പോവുക മാത്രം ചെയ്തിരുന്നു. അത് ചെയ്തിരുന്നത് ദൈവമായിരുന്നില്ല, സാത്താനായിരുന്നു അത് ചെയ്തിരുന്നത്. അതേ കാര്യം തന്നെ ഇന്നുമാകുന്നു. ഈ പരീക്ഷകളും മറ്റു കാര്യങ്ങളും നിന്റെ ദൈവം തന്നെ നിന്നെ ശിക്ഷിക്കുന്നതിനായി നിന്റെ മേൽ വരുത്തുന്നതാണെന്ന് അവൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് അങ്ങനെയല്ല ശ്രീമാൻ. സാത്താൻ അത് ചെയ്യുകയും നിങ്ങളെ ഉറപ്പിക്കുന്നതിനായി ദൈവം അത് അനുവദിക്കുകയും ചെയ്യുകയാണ്. അതിനാൽ നിങ്ങൾ ഈ ഭൂമിയിലെ ചിന്തകളാൽ ഈ ഭൂമിയോട് കെട്ടപ്പെട്ടിരിക്കുകയാണോ അതോ നിങ്ങളുടെ ധനം സ്വർഗത്തിലാണോ എന്ന് നിങ്ങളെ കൊണ്ട് കാണാനിടയാക്കുകയാണ്. കാരണം നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. അത് ശരിയാണ്, നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. യോബ് പരീക്ഷിക്കപ്പെട്ടു എന്നൊരിക്കലും അവൻ പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം നിങ്ങളിത് ശ്രദ്ധിച്ചോ, തൊക്ക് നാശകാരി അവനിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ തൊക്ക് നാശകാരിയായ കൃമികൾ നിങ്ങളിൽ തന്നെയാകുന്നു. നിങ്ങളൊരു അടച്ചു പൂട്ടി കാറ്റില്ലാത്ത മുദ്രയിട്ട് ഒരു പെട്ടിയിലാക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയാലും തൊക്ക് നാശകാരിയായ കൃമികൾ അവിടെ ഉണ്ടായിരിക്കുന്നു. അത് നിങ്ങളിലായിരിക്കുകയും ഏത് സമയത്തും തന്റെ ജോലിക്കായി വിളിക്കുമ്പോൾ തയ്യാറായിരിക്കുകയും ചെയ്യുന്നു. കൈസറെ ഓർക്കുക, തെരുവിൽ വെച്ച് തന്നെ അവനെ പുഴുതെന്ന് നശിപ്പിച്ചു കളഞ്ഞു. അവൻ ക്രമിക്കിരയായിട്ട് അവന്റെ തന്നെ തൊക്കിലെ ക്രമികൾ അവനെ അവിടെ വെച്ച് തന്നെ തിന്നുകളഞ്ഞു. അവർ തയ്യാറായിട്ട് അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നു. എന്റെ തൊക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ആമേൻ. നിങ്ങൾക്കതിനെ ഉന്മൂലനം ചെയ്യാൻ പറ്റില്ല. ക്രമികൾ അതിനെ തിന്ന് നശിപ്പിച്ചാലും അത് വീണ്ടും തിരികെ വരും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഇയ്യോബ് അത് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവനൊരു വിശ്വാസിയായിരുന്നു. അവന്റെ പരീക്ഷയിൽ അവനൊരു വിശ്വാസിയായിരുന്നു. ഉപദ്രവങ്ങളിൽ അവനൊരു വിശ്വാസിയായിരുന്നു. അവനൊരു യഥാർത്ഥ വിശ്വാസിയായിരുന്നു. യോസഫ് വേറൊരു വിശ്വാസിയായിരുന്നു. അവൻ എന്തായിരുന്നു എന്നുള്ളതിൽ അവന് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവനൊരു പ്രവാചകനായിരുന്നു. ദൈവം അവനെ ഒരു പ്രവാചകനായി ഉണ്ടാക്കി. അവൻ തന്റെ സഹോദരന്മാരിൽ നിന്നും വ്യത്യസ്തനായിരിക്കാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ അവൻ വ്യത്യസ്തനായിരുന്നു. ദൈവം അവനെ ആ രീതിയിൽ ഉണ്ടാക്കി. മറ്റാർക്കും അവന്റെ സ്ഥാനത്തെ എടുക്കാൻ കഴിയില്ല. നിങ്ങൾ എത്ര കുറഞ്ഞവനായാലും മറ്റാർക്കും തന്നെ നിങ്ങളുടെ സ്ഥാനത്തെ എടുക്കാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞേക്കാൻ ഞാൻ വെറും ഒരു ഗൃഹനായിക മാത്രമാകുന്നു. നിങ്ങളുടെ സ്ഥാനത്തെ ആർക്കും എടുക്കാൻ കഴിയില്ല. ദൈവം തന്റെ മഹത്തായ വ്യവസ്ഥിതിയിൽ ക്രിസ്തുവിന്റെ ദേഹത്തെ പ്രകാരം ഒരു ക്രമത്തിലാക്കി ഒരുക്കിയിട്ട് ആർക്കും നിങ്ങളുടെ സ്ഥാനത്തെ എടുക്കാൻ കഴിയാതെയായിരിക്കുന്നു. ഞാൻ ബില്ലി ഗ്രഹാമിന്റെ സ്ഥാനത്തെ എടുക്കാൻ എത്ര ആഗ്രഹിക്കുന്നു, അതുപോലെ ഏതെങ്കിലും ശുശ്രൂഷകരുടെ തന്നെ. എന്നാൽ നമുക്കത് കഴിയില്ല. കൂടാതെ ഓർക്കുക, ബില്ലിക്ക് നമ്മുടെ സ്ഥാനത്തെയും എടുക്കാൻ കഴിയില്ല. നോക്കുക, നമുക്കെല്ലാവർക്കും ഒരു സ്ഥാനമുണ്ട്. നമ്മൾ ചിലർ സുവിശേഷകരും ചിലർ പ്രവാചകന്മാരും ചിലർ ഉപദേഷ്ടാക്കളും ചിലർ പാസ്റ്റർമാരുമായിരിക്കുന്നു. നാം എന്തായിരുന്നാലും ചിലർ ഗൃഹനായകന്മാരും ചിലർ യന്ത്രപ്പണിക്കാരും ചിലർ കൃഷിക്കാരും, അതെന്ത് തന്നെയായിരുന്നാലും ദൈവം നിങ്ങളെ നിങ്ങളുടെ സ്ഥാനത്താക്കിയിരിക്കുന്നു. യോസഫ് ഒരു പ്രവാചകനായിരുന്നു. അവന് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയുമായിരുന്നതിനാൽ അവൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ ദർശനങ്ങൾ കണ്ടിരുന്നതിനാൽ അവൻ നിസ്സഹായനായിരുന്നു. അവൻ എത്ര സത്യസന്ധതയുള്ളവനായിരുന്നുവെന്ന് നോക്കുക. തന്റെ സഹോദരന്മാരോട് കൂടെയുള്ള കൂട്ടായ്മ അവനെ വിലമതിച്ചിരുന്നാലും അത് കാര്യമാക്കിയില്ല. അവൻ സത്യസന്ധതയുള്ളവനായിരുന്നു. അവൻ ഈ സ്വപ്നങ്ങളെ വിശ്വസിച്ചിരുന്നു. അവനുണ്ടായ സ്വപ്നപ്രകാരം അവരെല്ലാം കറ്റകളെല്ലാം അവന് മുമ്പിൽ മുട്ടുകുത്തുമെന്ന് അവൻ കണ്ടിരുന്നു. അവനത് വിശ്വസിക്കുകയും അത് സംഭവിക്കുകയും ചെയ്തു. അവനൊരു യഥാർത്ഥ വിശ്വാസിയായിരുന്നു. എന്റെ പക്കൽ 5 മിനിറ്റും 10 പേജുകൾ എഴുതിയതുമുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന തിരുവെഴുത്തിനെ ശ്രദ്ധിക്കുക. സ്ത്രീ നഥനയൽ ഒരു വിശ്വാസിയായിരുന്നു. അത് ശരിയല്ലേ? എന്താണ് സംഭവിച്ചതെന്ന് അവൻ കണ്ടപ്പോൾ അത് അവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അവൻ ആരായിരുന്നുവെന്നും അവനൊരു യഥാർത്ഥ ഇസ്രായേലിയനാണെന്നും അവനിൽ കപടമില്ലെന്നും അവൻ ഇന്നലെ എവിടെയായിരുന്നുവെന്നും മരത്തിനടിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കായിരുന്നെന്നും യേശു നഥനയലിനോട് പറഞ്ഞു. ഫിലിപ്പോസ് അവനെ വിളിച്ചപ്പോൾ അവൻ അവനെ കണ്ടിരുന്നു. അവനൊരു വിശ്വാസിയായിരുന്നു. അവിടെ നിന്നിരുന്ന പലരും ഇതൊരു ദുഷ്ടാത്മാവാണെന്ന് പറഞ്ഞു. പിശാചാണ് ദൈവിക രോഗശാന്തി നൽകുന്നതെന്ന് പറഞ്ഞു. ആ പഴയ സാത്താൻ ഇന്നുവരെയും മരിച്ചിട്ടില്ല. പിശാചാണ് ദൈവിക രോഗശാന്തി ചെയ്യുന്നതെന്ന് അവർ വിശ്വസിക്കുന്നു. യേശു പറഞ്ഞു, സാത്താൻ സാത്താനെ തന്നെ പുറത്താക്കിയാണെങ്കിൽ പിന്നെ അവന്റെ രാജ്യം ഛിദ്രിച്ചിട്ട് നിലനിൽപ്പാൻ കഴിയുകയില്ല. അവനിത് ചെയ്യാൻ കഴിയുകയില്ല. അതിനാൽ സാത്താന് സാത്താനെ പുറത്താക്കാൻ കഴിയുകയില്ല. അങ്ങനെ നഥനയേൽ ഒരു വിശ്വാസിയായിരുന്നു. അവൻ വചനം ജഡമായി കാണുകയും ഒരു വിശ്വാസിയാണെന്ന് ന്യായീകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, റബ്ബി, നീ ക്രിസ്തുവാകുന്നു, ഇസ്രായേലിന്റെ രാജാവാകുന്നു. അവൻ ഇത് വിശ്വസിച്ചു. കിണറ്റുകരയിലെ സ്ത്രീ അത് കണ്ട ഉടനെ തന്നെ അവൾ ഇത് വിശ്വസിച്ചു. അവൾ ഒരു വിശ്വാസിയായിരുന്നു. അന്ധനായ ബർത്തലാമായി എല്ലാവരും കരയുകയും മറ്റുമായി തുടർന്നിരുന്നു. അവരിൽ ചിലർ പറഞ്ഞു, നീ മരിച്ചവരെ ഉയർത്തുന്നവനാണെന്ന് ഞങ്ങൾ കേട്ടു. ഇവിടെ ഒരു ശവക്കോട്ട നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നീ വന്നവരെ ഉയർപ്പിക്കുക. നീ അത് ചെയ്യുന്നത് ഞങ്ങൾ കാണട്ടെ. അതേ പിശാചി തന്നെ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളിൽ നിന്ന് അപ്പം ഉണ്ടാക്കുക. അവൻ തന്റെ യേശുവിന്റെ മുഖത്തൊരു തുണി കെട്ടിയിട്ട് അവനെ അടിക്കുകയും വടി തമ്മിൽ കൈമാറുകയും ചെയ്തിട്ട് നിന്നെ അടിച്ചത് ആരാണെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ആ പടയാളികൾ നോക്കോ അവനെ പരിഹസിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ടിട്ട് ചീറ്റ് കഷ്ണം അവന്റെ മേലായിരുന്നതുപോലെയുണ്ട്. എന്നാൽ അവർക്ക് ദൈവമെല്ലാം ഇപ്പോഴും രംഗത്തുണ്ട്. അവൻ ഏത് സമയത്തും തയ്യാറായി അവിടെ ഉണ്ടായിരുന്നു. എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലെഗിയോനിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്ന് യേശു പറഞ്ഞു. ഹോ, ഒരു ദൂതൻ തന്നെ എന്ത് ചെയ്യും? എന്നാൽ ഒരൊറ്റ കൽപ്പനയാൽ 12 ലെഗിയോൻ ദൂതന്മാരെ അവൻ അയക്കാൻ കഴിയും. എന്നാൽ അവനൊരു ജോലി നിറവേറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു. അവൻ എന്തോ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനാൽ അവൻ അതിൽ കൂടെ കടന്നു പോകേണ്ടിയിരുന്നു. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ടുണ്ട്. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്യാനുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഹൃദയവേദനയും ചില കുഴപ്പങ്ങളും ചിലപ്പോൾ നിരാശകളും ഉണ്ടായിരിക്കാം. എന്നാൽ അവരെ ഒഴിച്ചു കളയുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇല്ല. അതെന്ത് തന്നെയായാലും ദൈവം എന്നെ അതിൽ കൂടെ കൊണ്ടുപോകണമേ. ഞാനതിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയാക്കരുതേ. അവ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ എന്നെ അതിൽ കൂടെ കടന്നു പോകാൻ കൃപ നൽകണമേ. അത്രമാത്രം. ഇപ്പോൾ ശ്രദ്ധിക്കുക, കുരുടനായ ബർത്തിമായി അത് അറിഞ്ഞിരുന്നു. ഇത് ഗലീലയിലെ പ്രവാചകനാണെന്നും അവൻ ദാവീദ് പുത്രനാണെന്നും ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നുവെന്നും അവരോട് അവൻ പറഞ്ഞു. അവിടെയുള്ള ചില വിശ്വാസികൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അവൻ ദാവീദ് പുത്രനാണെന്ന് വിശ്വാസികളെ നാം അറിയുന്നു. അങ്ങനെ അവൻ ആകുന്നുവെങ്കിൽ അവൻ വചനമാകുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ വചനമാണെന്ന് അവൻ മനസ്സിലാക്കുന്നുവെങ്കിൽ അവന് ഹൃദയരഹസ്യങ്ങളെ വിവേചിച്ചറിയാൻ കഴിയുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതിനാൽ അവൻ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദാവീദ് പുത്രനോട് കരുണയുണ്ടാകണമേ. സഭയിലെ അംഗങ്ങളും അവിശ്വാസികളും അതുവിധം ബഹളം കൂട്ടിക്കൊണ്ടിരുന്നു. അത് കുരുടനായ ഭർത്തിയായ ഒട്ടും തടഞ്ഞില്ല. ഹോ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്നവൻ നിലവിളിച്ച് പറഞ്ഞു. ഒരുപക്ഷെ കേട്ടില്ല എന്നിരിക്കാം. എന്നാൽ അവൻ കരയുകയായിരുന്നുവെന്ന് അവൻ അറിയുകയും അവൻ നിന്നിട്ട് പിന്നിലേക്ക് തിരികുകയും ചെയ്തു. അവിടെ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. അവൻ അവനോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. രക്തസ്രാവമുള്ള സ്ത്രീയോടും അവൻ അതേ കാര്യം തന്നെ പറഞ്ഞു, നിന്റെ വിശ്വാസം കാരണം അവന്റെ വസ്ത്രമെങ്കിലും എനിക്കൊന്ന് തൊടാൻ കഴിഞ്ഞാൽ ഞാൻ സുഖപ്പെടുമെന്ന് അവൾ ഹൃദയത്തിൽ പറഞ്ഞിരുന്നു. നിന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു. അവളൊരു വിശ്വാസിയായിരുന്നു. അതേ കാര്യം തന്നെയാണ് 91 വയസ്സുള്ള ഹൃദയ സ്തംഭനത്തോടെ പൂർണ്ണമായും തകർന്ന ഹൃദയമായി കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്ന വില്യം ഡാവ്സിനെയും രക്ഷിച്ചത്. നിന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവനൊരു വിശ്വാസിയായിരുന്നു. ഇവിടെ ആയിരിക്കുന്ന റെവറൻ ടോം കിഡും 90 വയസ്സോടടുത്ത് പ്രായമുള്ളതായി ഞാൻ ഊഹിക്കുന്നു. അദ്ദേഹത്തിന് 71 വയസ്സ് പ്രായമുള്ളപ്പോൾ ക്യാൻസർ പിടിച്ച് അവശനായി അദ്ദേഹത്തെ അവർ ആശുപത്രിയിലാക്കി. അദ്ദേഹത്തിന് ഇനിയും ഒട്ടും അവസരമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ അന്ന് രാവിലെ സമയം ഞങ്ങൾ അവിടേക്ക് നടന്നു ചെന്നപ്പോൾ ആ കുടുംബാധിപൻ തന്റെ തോളത്തൊരു പുതപ്പം ഇട്ടുകൊണ്ട് ഒരു പാട്ടയെടുത്തതിൽ തട്ടുകയും അങ്ങനെ മിക്കവാറും തലയ്ക്ക് സുഖമില്ലാത്തവനെ പോലെയായിരുന്നു. അവിടെ ഇരുന്ന് ഒരു വൃദ്ധയായ സ്ത്രീയോട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അവരെ വലിയമ്മ എന്ന് വിളിച്ചിരുന്നു. തന്റെ കുടുംബാംഗമായിട്ട് വർഷങ്ങളോളമായി അറിഞ്ഞിരുന്നു. നിങ്ങൾ കാഴ്ചയ്ക്ക് മഞ്ഞുപോലെ വെളുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മാനസിക വിചാരങ്ങൾക്കും അപ്പുറത്തായി കഴിഞ്ഞിരുന്നു. എന്നിരിക്കലും ദൈവത്തിന്റെ ശക്തി ആ മുറിയിൽ പതിച്ചപ്പോൾ അദ്ദേഹം ഇന്ന് രാത്രിയിലും ജീവിച്ചിരിക്കുന്നു. അത് 4 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഏകദേശം 80 വയസ്സ് പ്രായമേറിയ അദ്ദേഹം ക്യാൻസറിൽ നിന്നും സമ്പൂർണമായി സുഖത്തോടും ആരോഗ്യത്തോടും കൂടെ ഇന്ന് രാത്രിയിൽ ഇവിടെയായിരിക്കുന്നു. അതൊരു കപട വിശ്വാസിയല്ല, ഒരു വിശ്വാസിയാണ്. അതാണ് കാര്യം. വിശ്വസിക്കുക, അദ്ദേഹം ദൈവത്തെ വചനത്തിന്മേലെടുത്തു. അത് കുരുടനായ ഭർത്യമായ പോലെ തന്നെയായിരുന്നു. അവൻ കുരുടനായിരുന്നു എന്നിരിക്കലും യേശു ക്രിസ്തുവിന്റെ ശ്രദ്ധയെ കിട്ടുകയാണെങ്കിൽ തനിക്ക് ആവശ്യമായതെന്തും കിട്ടുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവന്റെ വസ്ത്രം തൊടാൻ കഴിഞ്ഞാൽ തനിക്ക് ആവശ്യമായതെന്തും അവൾക്ക് കിട്ടുമെന്ന്, അവൾക്ക് ആവശ്യമായതെന്തും കിട്ടുമെന്ന് ആ സ്ത്രീ അറിഞ്ഞിരുന്നു. ടോം അത് അറിഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തനിക്ക് ആവശ്യമായതെന്തും തനിക്ക് കിട്ടുമെന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാർത്തയും അതേ വിശ്വാസത്തെ തന്നെയല്ലേ പറഞ്ഞത്, ഇപ്പോഴും നീ ദൈവത്തോടെ എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും. എന്റെ സഹോദരൻ മരിച്ചിട്ട് 4 ദിവസമായി കല്ലറയിലായിരിക്കുന്നു, എന്നാൽ നീ ദൈവത്തോടെ അപേക്ഷിക്കുക, ദൈവം അത് നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവൻ പറഞ്ഞു. അതേ കർത്താവോട് കത്തെ നല്ല പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും, അവനൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് അവൾ പറഞ്ഞു. അവൻ അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞു. അതേ കർത്താവെ, ഞാനും അത് വിശ്വസിക്കുന്നു. അവനെ വെച്ചത് എവിടെ? അതാണ് കാര്യം. ഇത് കഴിഞ്ഞിരിക്കുന്നു. അതേ ശ്രീമാൻ, തെക്കേ രാജ്ഞി അവിശ്വാസികളുടെ തലമുറയിൽ നിന്നും വന്ന് അവൾ ദൈവത്തിൽ നിന്നും കണ്ട കാര്യങ്ങളെ വിശ്വസിച്ചു. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോടൊന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. കാരണം അവൾ ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ അവൾ ഭൂമിയുടെ ആർദികളിൽ നിന്ന് വന്നല്ലോ എന്ന് ബൈബിൾ പറയുന്നു. മോശി ഒരു വിശ്വാസിയായിരുന്നു. അവൻ വിവേകപരമായി ശ്രമിച്ചിരുന്നുവെങ്കിലും അവന് കഴിയാവുന്ന പദ്ധതിയെല്ലാം നടപ്പിലാക്കിയെങ്കിലും അത് പ്രാവർത്തികമായില്ല. ഇസ്രായേലിയരെ പുറത്തു കൊണ്ടുവരാൻ അവൻ ശ്രമിച്ചു. അതിനുവേണ്ടി താൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ ഗണിതശാസ്ത്ര രീതിയിൽ അത് ശ്രമിച്ചു. അവൻ പട്ടാള രീതിയിൽ അത് ശ്രമിച്ചു. അവൻ വിദ്യാഭ്യാസ രീതിയിലും അത് ശ്രമിച്ചു. അവൻ എല്ലാ രീതിയിലും അത് ശ്രമിച്ചു, എന്നാൽ അത് പ്രാവർത്തികമായില്ല. അതിനുശേഷം അവൻ ദൈവത്തിന്റെ വഴിയെടുത്തു. എന്താണ് സംഭവിച്ചത്? ഒരു ദിവസം മുൾപടർപ്പിലർത്തിയുണ്ടായി. അവിടെ നിന്നും അതിനും അവനോട് സംസാരിച്ചുകൊണ്ട് ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഞാനായിരുന്നു, ഞാനായിരിക്കുമെന്നല്ല, ഞാനാകുന്നു. അവനിപ്പോഴും ഞാനാകുന്നുവെന്ന് ഞാനാകുന്നു. അവൻ എന്നേക്കും നിത്യമായ വചനമാകുന്നു. മോശി അത് സംശയിച്ചില്ല. അവനെതിരായി പ്രയാസങ്ങളായിരുന്നു. പ്രകൃതിയും സകല കാര്യങ്ങളും അവനെതിരായിരുന്നു. എന്നാൽ ഒരു വളഞ്ഞു പിരിഞ്ഞ വടി തന്റെ കയ്യിലെടുത്തുകൊണ്ട് അവൻ പോയി ആ ദേശത്തെ മുഴുവനും ചെങ്കടലിൽ മുക്കിക്കളയുകയും ഇസ്രായേലിന്റെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവരികയും ചെയ്തു. എന്തുകൊണ്ടാണ്? അവൻ ദൈവത്തെ വിശ്വസിച്ചിരുന്നു. അതാണ് വിശ്വാസി. ഞാൻ എന്റെ അരമണിക്കൂറുകളോളം വിശ്വാസിയിൽ തന്നെ നിന്ന് പോയി. ഇനിയും 2 വർഗങ്ങൾ കൂടിയുണ്ട്. നാം അതിൽ കൂടി വേഗം കടക്കുന്നതാണ്. എങ്ങനെയായാലും അത് അത്രയും പ്രാധാന്യമുള്ളതാകുന്നില്ല. അതിനുശേഷം 2-ാമതായി അവിശ്വാസിയാകുന്നു. നമുക്ക് അടുത്തതായി അവിശ്വാസിയെ കുറിച്ച് സംസാരിക്കാം. അവിശ്വാസി എന്താണ് ചെയ്യുന്നത്? നാം വിശ്വാസിയെ കണ്ടിരുന്നു. എന്താണ്? അവൻ വചനത്തെ സ്വീകരിക്കുന്നു. എല്ലാ വർഗങ്ങളിലും എല്ലാ തലമുറകളിലും നോഹയുടെ കാലം തൊട്ട് ഇതുവരെയും അത് തന്നെയാകുന്നു. ഈ സ്വഭാവങ്ങളെ എടുത്തുകൊണ്ട് നമുക്ക് 6 മാസത്തോളം ഇവിടെ തന്നെ ഒരു ഉണർവ് കൊണ്ടുവരാൻ കഴിയും. വിശ്വാസി ഒരു ചോദ്യം ചോദിക്കുന്നില്ല. വിശ്വാസി അത് വിശ്വസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് കേൾവിക്ക് എങ്ങനെയാണെന്നോ അതിനെപ്പറ്റി മറ്റുള്ളവർ എന്താണ് പറയുന്നതെന്നോ അത് എത്ര അസാധ്യമാണെന്നോ കാണപ്പെടുന്നതോ പരിഗണിക്കുന്നില്ല. വിശ്വാസി അത് വിശ്വസിക്കുന്നു. എന്താണ് വിശ്വസിക്കുന്നത്? വചനമാകുന്നു വിശ്വസിക്കുന്നത്. ഒരു മതവിശ്വാസമല്ല വചനമാകുന്നു. ഒരു സഭാ സംഘടനയല്ല വചനമാകുന്നു. മറ്റാരെങ്കിലും പറയുന്നതല്ല വചനം പറയുന്നതാകുന്നു. ഇപ്പോൾ ഓർക്കുക, വിശ്വാസി എന്ന് വെച്ചാൽ അതാകുന്നു. ഒരു വിശ്വാസി ഒരു ചോദ്യം ഉന്നയിക്കുന്നില്ല, ഇതെങ്ങനെ കഴിയും, എനിക്കതൊന്ന് വിശദമായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്നില്ല. അത് അവിശ്വാസിയാണ്. അതെന്താകുന്നു എന്നുള്ളതിനെ പരിഗണിക്കാത്തത് വിശ്വാസിയാകുന്നു. അത് വചനമാണെങ്കിൽ വചനമായിരിക്കണം. അത് സത്യമാണ്, അത് വിശ്വാസിയാകുന്നു. ഇപ്പോൾ അവിശ്വാസി എടുക്കാം. നാം അവിശ്വാസികളെ എടുക്കുന്നതാണ്. അവരെ ശിഷ്യന്മാരെന്ന് വിളിക്കുകയും അവരുടെ പുറത്ത് തട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നിടത്തോളം അവർ കൊള്ളാമായിരുന്നു എന്ന് നാം കാണുന്നു. എല്ലാ കാര്യങ്ങളും നന്നായി പോയിക്കൊണ്ടിരുന്നിടത്തോളം അവർ കൊള്ളാമായിരുന്നു. എന്നാൽ അവർ ഒരു പ്രവാചകനാണെന്ന് വിശ്വസിച്ചിരുന്ന ഈ പ്രവാചകൻ, അങ്ങനെ അവൻ അറിയപ്പെടുകയും അവൻ രോഗികളെ സൗഖ്യമാക്കുകയും മറ്റെല്ലാം ചെയ്തു. അവൻ എന്താണ് ചെയ്തത്? യഥാർത്ഥമായ സത്യവും ശാസനയും വന്നപ്പോൾ അത് അവർ വിശ്വസിച്ചിരുന്നതിന് വിപരീതമായിരുന്നു. അതിനാൽ അവർക്ക് വചനത്തെ എടുക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അത്ഭുതങ്ങളെ എടുക്കാൻ കഴിഞ്ഞിരിക്കുകയും അവർ അത് നിർവഹിക്കുകയും ചെയ്തിരുന്നു. അവർ പുറപ്പെട്ടു ചെന്ന് ഭൂതങ്ങളെ പുറത്താക്കുകയും വചനം പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോഴും അവിശ്വാസികളായിരുന്നു. മത്തായിയുടെ 10-ൽ അവൻ 70 പേരെ നിയമിച്ച് 2 അയച്ചു. അവർ ഭൂതങ്ങളെ പുറത്താക്കി സന്തോഷത്തോടെ വരുമ്പോൾ യേശു ആനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. നോക്കൂ, അവർ ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നു, യൂദായും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവിശ്വാസികൾ ഇതാ ഇവിടെയാകുന്നു. എന്നാൽ യേശു താൻ പുനരുദ്ധാനവും ജീവനുമാകുന്നുവെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ മനുഷ്യപുത്രൻ വന്നിരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ എന്ത് പറയും? ഈ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് ഇപ്പോൾ പറയാൻ ശ്രമിക്കുകയാണ്. അത് നമുക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല. എന്താണിതെന്ന് അവൻ ചോദിച്ചു. നിങ്ങൾ സംസാരിക്കുന്നതായി ശരീരം യാതൊരു ലാഭവും തരുന്നില്ല, എന്നാൽ ആത്മാവ് ജീവിപ്പിക്കുന്നു. അവിടെയാണ് നിങ്ങൾ. ആത്മാവ് വചനത്തെ ജീവിപ്പിക്കുന്നു. അത് ആത്മാവാണ്, മതവിശ്വാസമല്ല. പരിശുദ്ധാത്മാവ് വചനത്തെ നിങ്ങൾക്കായി ജീവിപ്പിക്കുകയും അത് ജീവിക്കുകയും നിങ്ങളത് കാണുകയും ചെയ്യുന്നു. വിശ്വാസത്താൽ നിങ്ങൾ ഇത് കാണുന്നു. അത് അപ്രകാരമാണെന്ന് നിങ്ങൾ അറിയുന്നു. കാരണം വചനം അപ്രകാരം അത് പറയുകയും ആത്മാവ് നിങ്ങൾക്കായി അത് ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് നിങ്ങൾ. ഞങ്ങളിത് ചെയ്ത ഉടനെ തന്നെ നാം അവിശ്വാസികളെ കാണുന്നു. അവർക്ക് യോജിക്കാത്ത എന്തെങ്കിലും നിങ്ങൾ പറയുന്ന ഉടനെ തന്നെ അവർ പുറത്തിറങ്ങി പോകുന്നു. എനിക്കതൊട്ടും സഹിക്കില്ല. അത് ഇന്ന് ലോകത്തിൽ അത്രമാത്രം കട്ടിയായിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും പറയാൻ തുടങ്ങുക, അവർ ഒരുമിച്ച് കൂടും. അവർ ഒരുമിച്ച് കൂടി വരുന്ന യോഗത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര തിരക്കാകുന്നു. അവിടെ നിങ്ങൾ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുക. അവർ അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുകയും കാത്തിരിക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾ യേശുക്രിസ്തു സ്വയം മശീഹായിട്ട് തെളിയിച്ചിരിക്കുന്നു, കാരണം അവനൊരു പ്രവാചകനായിരുന്നു എന്ന് പറയുന്ന ഉടനെ തന്നെ ആ കുടം നിറഞ്ഞിട്ട് ഇതാ അവർ അവിടെ നിന്ന് പോയി കളയുന്നു. ആരെങ്കിലും അങ്ങനെ ഇതാ അവർ പോകുന്നു. എന്താകുന്നു ഇത്? ഇത് അവിശ്വാസികളാകുന്നു. നിങ്ങളത് ഉണ്ടാക്കി പറയുകയാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, അല്ല ഞാനത് ചെയ്യുന്നില്ല, ഇവിടെ ബൈബിൾ എന്താണ് പറയുന്നത് അത് തന്നെയാണ് ഞാനും പറയുന്നത്. അവർ അവിശ്വാസികളായിരുന്നതിനാൽ അവിടെ നിന്നും പോയി. അവർ ശിഷ്യന്മാരായിരുന്നു എന്നിരിക്കലും അത് അവർക്ക് വിപരീതമായിരുന്നു. ഇതുപോലെ ഒരു കാര്യത്തെ ആർക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് അവർ പറഞ്ഞു. അത് പരീശന്മാരും സാധുക്കരുമായിരുന്നു. അവർ ഇറങ്ങി വന്ന് അവരോട് ചേരുകയും അവനോടൊപ്പം പോവുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ അമാനുഷികമായത് വെളിപ്പെട്ടപ്പോൾ മൂന്ന് വ്യത്യസ്തമായ ജനങ്ങളെ അത് ഉത്പാദിപ്പിച്ചു. അത് മിസ്രയീമിലും ചെയ്തിരുന്നു. അത് അവിശ്വാസികളെയും വിശ്വാസിയെയും കപട വിശ്വാസിയും ഉത്പാദിപ്പിച്ചു. അത് മൂന്ന് ജനങ്ങളെയും ഉണ്ടാക്കി. അതേപ്രകാരമാണ് അതിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് രാത്രി മുഴുവൻ അതിനെ പോകാൻ കഴിയും. നിങ്ങൾക്ക് അവരെ എല്ലായിടത്തും കാണുന്നതാണ്, അവരെ മൂന്നായി കാണുന്നതാണ്. എല്ലായ്പ്പോഴും ആ രീതിയിലാണ് നിങ്ങൾ അവരെ കണ്ടെത്തുന്നത്. ഈ 70 പേരെ ശ്രദ്ധിക്കുക, അവർ പിന്തിരിഞ്ഞു പോയി. കാരണം അവർ ശരിയാണെന്ന് വിശ്വസിച്ചിരുന്നതുമായിട്ട് ഇത് യോജിച്ചിരുന്നില്ല. നമുക്ക് യാതൊരു വിചാരങ്ങളും വരുന്നില്ല. അത് ദൈവം എന്താണോ പറഞ്ഞത് അതാകുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വിചാരങ്ങളെ നിഷേധിക്കുകയും ദൈവം എന്താണോ പറഞ്ഞത് അത് മാത്രം പറയുകയും ചെയ്യുന്നു. അതാണ് യഥാർത്ഥമായുള്ള ഏറ്റുപറയൽ. ഏറ്റുപറയൽ എന്ന് വെച്ചാൽ അതേ കാര്യം തന്നെ പറയുക എന്നാണ്. ഒരു പ്രത്യേക കാര്യം സംഭവിച്ചു എന്ന് ഞാൻ ഏറ്റുപറഞ്ഞാൽ സംഭവിച്ച അതേ കാര്യത്തെ തന്നെയാണ് ഞാൻ പറയുന്നത്. അതാണ് യഥാർത്ഥമായ ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത്. കൂടാതെ അവൻ നമ്മുടെ ഏറ്റുപറയലിന്റെ മഹാപുരോഹിതനാകുന്നു. ദൈവം പറഞ്ഞ അതേ കാര്യങ്ങളെ പറയുന്നു, അത് അതിനെ ശരിയാക്കുന്നു. കാരണം നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ ആവർത്തിച്ച് പറയുക മാത്രമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 70 പേർ പിന്തിരിഞ്ഞുപോയി. അവരെന്താണ് ചെയ്തത്? അവർ അവരുടെ ഇടയിൽ നിന്ന് പോയതിന്റെ കാരണം അവരെ വിയോജിച്ചിരുന്നു എന്നുള്ളതാണ്. അവരുടെ വിവേകവും കൂടാതെ സഭയോടുള്ള സംയോജനവും വളരെ കൂടുതലായിരുന്നു. ഈ മനുഷ്യൻ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞത് ചിന്തിക്കുന്നത് തന്നെ അവർക്ക് ഭയങ്കരമായിരുന്നു. ബാക്കിയുള്ള മനുഷ്യരെല്ലാം അവനെ നിയമാനുസൃതമല്ലാതെ ജനിച്ചവനെന്ന് വിശ്വസിച്ചിരുന്നു. അവന് സ്വയം ദൈവം എന്ന് വിളിക്കുന്നതിന് യാതൊരു അധികാരമില്ലായിരുന്നു. അവൻ വെറുമൊരു മനുഷ്യനായിരുന്നു. നിന്നെ നല്ല പ്രവർത്തിക്കാൻ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നില്ല, എന്നാൽ നീ മനുഷ്യനായിരിക്കും നിന്നെ തന്നെ ദൈവമാക്കുന്നു, അതിനാലാണ് എന്ന് അവർ പറഞ്ഞു. അവൻ ദൈവമായിരുന്നു എന്ന് വചനം പറയുന്നു. അവൻ അത്ഭുത മന്ത്രി, സമാധാനത്തിന്റെ പ്രഭു, വീരനാം ദൈവം, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. അവർ വായിച്ചിരുന്ന അവരുടെ തന്നെ തിരുവെഴുത്തായിരുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്റെ അസ്ഥികളൊക്കെയും എന്നെ ഉറ്റുനോക്കുന്നു. അവയിലൊരസ്ഥി പോലും ഒടിഞ്ഞു പോകയില്ല എന്ന് അതേ ദിവസം തന്നെ അവർ 22 സങ്കീർത്തനം പാടിയിരുന്നു. അതേ പാട്ട് തന്നെ അവർ ദേവാലയത്തിൽ ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോൾ 800 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് പറഞ്ഞ അതേ വാക്കുകളെ കുറിച്ചിൽ കിടന്നുകൊണ്ട് ഈ ബലി നിലവിളിച്ച് അത് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കുന്നതിന് അവർ അത്രമാത്രം അന്ധരായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് ഈ കാലത്തെ കുറിച്ച് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ അതേ ദൈവം രംഗത്ത് വന്നവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമ്പോൾ അവരത് കാണുന്നതിന് അത്രമാത്രം അന്ധരായിരിക്കുന്നു. അത് അവിശ്വാസികളാണ്. അവർ പിന്തിരിഞ്ഞു പോയിട്ട് പറയും, ഓ ഇതുപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്തായാലും അതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല, അതിവിടെ എത്തിയിരിക്കുമെന്ന് തിരുവെടുത്ത് പറയുകയും അത് വചനമാകുന്നു. അവർ ഒരിക്കലും അത് കേട്ടിരുന്നില്ല, എന്നാൽ അത് അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അത് ശരിയാണ്, അവർ അവിശ്വാസികളായിരുന്നു. അത് ഹവായിരുന്നത് പോലെയാണ്. അവൾ വളരെ ഭക്തിയുള്ളവളായിരുന്നു എന്നത് തീർച്ചയാണ്. എന്നാൽ അവൾ സത്യവചനത്തെ വിശ്വസിച്ചിരുന്നില്ല. അവൾക്ക് അവളുടെ തന്നെ ഒരു മതമുണ്ടാക്കേണ്ടതായി വന്നിട്ട് അവൾ അതിൽ അത്തിയില കൊണ്ട് അതുണ്ടാക്കുകയും ചെയ്തു. എന്നാൽ അത് പ്രാവർത്തികമാകില്ല. മതം എന്ന് വെച്ചാൽ ആവരണം എന്നാകുന്നു. കായനും അതേ കാര്യം തന്നെയാണ് ചെയ്തത്. അതായത് അത് ശരിയാണെന്ന് കായന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ പറഞ്ഞു, ദൈവം വിശുദ്ധനാകുന്നു, ദൈവം പരിശുദ്ധനാകുന്നു, ദൈവം മനോഹരനാകുന്നു. അതിനാൽ ഞാൻ കുറച്ച് പൂക്കളുകൾ കൊണ്ടുവന്നിട്ട് ഈ പൂക്കളുകളെടുത്ത് ഒരു വലിയ വേദി ഉണ്ടാക്കിയിട്ട് ഞാൻ എന്റെ ബഹുമാനത്തെ അവനെ കാണിക്കുന്നതാണ്. ഞാൻ അതിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് അവന്റെ മുമ്പിൽ മുട്ടുകുത്തുകയും ആ ദൈവത്തെ ഞാൻ ആരാധിക്കുകയും ചെയ്യും. ഞാൻ വേദിയിൽ പൂക്കളുകൾ ഇടും. കാരണം നിങ്ങൾക്കറിയാമോ, എന്റെ മാതാപിതാക്കന്മാർ ഏതൻ തോട്ടത്തിൽ വെച്ച് ചില ആപ്പിളുകളോ മറ്റു ചില പഴമോ ആണ് തിന്നിരുന്നത്. ആ കാര്യത്താലാണ് ഞാൻ ഇവിടെ പുറത്താക്കപ്പെട്ടത്. അതിനാൽ ഞാൻ തിരികെ പോകും. കാരണം ഞാൻ അത് മനോഹരമേറിയതാക്കും. എന്റെ വലിയ കത്തീഡ്രലിന്റെ ദൈവം ഒരിക്കലും നിഷേധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാനും ഒരു വലിയ കത്തീഡ്രൽ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിനെ അത്രയും സുന്ദരമാക്കിയിട്ട് അത് ദൈവത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കും. സാത്താനാണ് സൗന്ദര്യത്തിൽ കിടക്കുന്നത്. തിരുവെഴുത്ത് അപ്രകാരമാണ് പറയുന്നത്. ആ കാരണത്താലാണ് ഒരു സൗന്ദര്യവതിയായ സ്ത്രീ സാത്താന് വേണ്ടി ഇരയാകുന്നത്. സാത്താൻ അവളിൽ പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ ദേശത്തുള്ള എല്ലാ മദ്യശാലകളും കൂടി നരകത്തേക്ക് കടത്തിവിടുന്നതിന് കൂടുതൽ മനുഷ്യരെ അവളിൽ കൂടെ കഴിയും. അല്ലെങ്കിൽ സുന്ദരനായ, വലിയ ചന്തമുള്ള, തന്റെ പൗരുഷത്വത്തോട് നേരായി നിൽക്കാത്ത ഒരു മനുഷ്യനെ കൊണ്ട് വീണ്ടും അവന് സ്ത്രീകളെ പിശാചിലേക്ക് തിരിക്കാനും അവരെ നരകത്തിലേക്ക് അയക്കാനും കഴിയും. അതേ ശ്രീമാൻ, ശ്രദ്ധിക്കുക, സാത്താൻ സൗന്ദര്യത്തിൽ വസിക്കുന്നു. അവൻ ആദ്യം എന്താണ് ചെയ്യാൻ ശ്രമിച്ചത്? മിഖായേലിന്റേതിലും കൂടുതൽ മനോഹരമായ ഒരു രാജ്യമുണ്ടാക്കി. അവൻ വടക്കോട്ട് നീങ്ങിയിട്ട് മൂന്നിൽ രണ്ട് ദൂതന്മാരെ അവനോടൊപ്പം എടുത്തുകൊണ്ടുപോയി. ആരുടെ മകനിലായിരുന്നു അന്ന് അവനിൽ ഉണ്ടായിരുന്ന സ്വഭാവം ഉണ്ടായിരുന്നത്? സാത്താന്റെ മകനിലായിരുന്നു, തീർച്ചയായും അതായിരുന്നു. അവൻ വേദിയുണ്ടാക്കി മുട്ടുകുത്തിയിട്ട് അവൻ ആരാധിച്ചു. അവൻ ഹാബേൽ ചെയ്തതായ എല്ലാത്തിലും കൂടി കടന്നുപോയി. എന്നാൽ അതായിരുന്നില്ല എന്ന് ഹാബേൽ അറിഞ്ഞിരുന്നു. രക്തമായിരുന്നു അവരെ പുറത്താക്കി കളഞ്ഞത്. അതായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അത് ലൈംഗിക സംബന്ധവും രക്തമായിരുന്നു. അതിനാൽ അവനൊരു മൃഗത്തെ എടുത്ത് പാറമേൽ വെച്ച് അതിന്റെ കഴുത്ത് പെട്ടി അതിനെ അർപ്പിച്ചു. കായിനെ ശ്രദ്ധിക്കുക, ദൈവം അവനോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ആരാധിച്ചതുപോലെ തന്നെ നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ നീ അത് ശരിയായി ചെയ്തുകൊള്ളും. നീ അത് ചെയ്യുകയാണെങ്കിൽ നീ നല്ലതായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ഇല്ല, അവൻ അതിനെക്കുറിച്ച് വളരെയധികം അറിയില്ലായിരുന്നു. നോക്കുക, അവൻ യഥാർത്ഥമായതിനെ, ഒരു ന്യായീകരിക്കപ്പെട്ട വചനത്തെ നിഷേധിച്ചു കളഞ്ഞു. അവന്റെ മക്കളിൽ നിന്ന് അത് തന്നെയല്ല ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്താണ്? ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവം അതിനെ നീതീകരിച്ചു. എബ്രായർ 4:4 അല്ലെങ്കിൽ 11:11 ദൈവം അവന്റെ വഴിപാടിനെ സാക്ഷ്യം വഹിച്ചിട്ട് അവൻ നീതിമാനെന്ന് സാക്ഷ്യം വഹിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ദൈവം അവന്റെ വഴിപാടിനെ ന്യായീകരിച്ചു. അതാണ് ദൈവം സ്വീകരിച്ചതെന്നും അത് തന്റെ വചനമാണെന്നും തന്റെ പദ്ധതിയാണെന്നും അതിൽ കൂടെ ദൈവം തെളിവുണ്ടാക്കി. എന്നിട്ട് കായനോട് അതേ കാര്യം ചെയ്ത് നീ ജീവിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അവന്റെ ആശയത്തെ അവൻ നഷ്ടപ്പെടുത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല ശ്രീമാൻ, അവനൊരു അവിശ്വാസിയായിരുന്നു. അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കായൻ അതേ കാര്യം തന്നെ ചെയ്തു. നിമ്രോദും അതേ കാര്യം തന്നെ ചെയ്തു. അവിശ്വാസികളാണ്. അവൻ വിശ്വസിച്ചിരുന്നില്ല. അതേ കാര്യം തന്നെ ബെൽശസർ അല്ലെങ്കിൽ നെബുക്കദ്നേസർ ചെയ്തു. ദാനിയൽ അവനൊരു ദേവനായിട്ടുണ്ടായിരുന്നു എന്നിരിക്കലും അവന്റെ ദേവന്റെ പേരായ ബെൽശസർ എന്ന പേര് അതിനിട്ടു. കാരണം ദാനിയൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ ചെയ്ത് രാജാവ് കണ്ടിരുന്നു. അതിനുശേഷം ദാനിയൽ ഒരു ദേവനാണെന്ന് ബെൽശസർ വിശ്വസിക്കുകയും അതിനാൽ ദാനിയലിന്റെ ഒരു ബിംബം ഉണ്ടാക്കുകയും എല്ലാവരും അതിനെ ആരാധിക്കുന്നതിനായി പൊതുവായി വെക്കുകയും ചെയ്തു. അന്യജാതികളുടെ സാമ്രാജ്യം ഒരു വിശുദ്ധ മനുഷ്യന്റെ പ്രതിമയെ ആരാധിക്കുന്നതിനായി ബലപ്രയോഗം നടത്തിക്കൊണ്ടുവരുന്നത് നോക്കുക. അന്യജാതികളുടെ ഭരണം അതേ രീതിയിൽ തന്നെ ഒരു വിശുദ്ധ മനുഷ്യന്റെ ബലപ്രയോഗത്താൽ തന്നെ കടന്നുപോവുകയും ചെയ്യുന്നു. ജാതികളുടെ ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ പ്രവാചകനല്ലാതെ മറ്റാർക്കും വായിക്കാൻ പാടില്ലാത്ത വിധം അന്യഭാഷയിൽ ഭിത്തിയിൽ ഒരു കൈയെഴുത്തുണ്ടായിരുന്നു. ഇന്നും ഭിത്തിയിൽ ഒരു കൈയെഴുത്തുണ്ടായിരിക്കുന്നു. അത് ശരിയാണ്. അത് ഇക്കബോധാകുന്നു. അതായത് യഹോവയുടെ മഹത്വം ഈ കാര്യങ്ങളിൽ നിന്നും പോയിരിക്കുന്നു. കൂടാതെ ഭിത്തിയിലെ കൈയെഴുത്ത് ആത്മീയ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാൽ ജനിച്ച ആത്മീയ മനസ്സുള്ളവർക്ക് വായിക്കാൻ കഴിയും. ബെൽശസർ പോയിട്ട് വീഞ്ഞു കുടിക്കുന്നതിനായി യഹോവയുടെ ഭവനത്തിലെ പാത്രങ്ങളെ കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ്? കാരണം അവനൊരു അവിശ്വാസിയായിരുന്നു. അവനൊരു വിശ്വാസിയാണെന്ന് അവൻ വിചാരിച്ചു. എന്നാൽ അവനൊരു അവിശ്വാസിയായിരുന്നു. നോക്കൂ, അതാണിത്, അവൻ വചനത്തെ അവിശ്വസിച്ചിരുന്നു. ആഹാബ് ഒരു അവിശ്വാസിയായിരുന്നു. അവനൊരു അവിശ്വാസിയായിരുന്നില്ല എന്ന രീതിയിൽ അഭിനയിച്ചിരുന്നു. അല്ല അല്ല, അവൻ വിശ്വാസികളുടെ കൂട്ടത്തിലായിരുന്നു. എന്നാൽ അവനൊരു അവിശ്വാസിയായിരുന്നു. എന്താണ് അവൻ ചെയ്തത്? അവനൊരു വിഗ്രഹാരാധനക്കാരിയെ വിവാഹം കഴിച്ചിട്ട് വിഗ്രഹാരാധന ഇസ്രായേലിൽ കൊണ്ടുവന്നു. അവനൊരു അവിശ്വാസിയായിരുന്നു എന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ വചനം സത്യമാണെന്നുള്ള മുഴുവൻ കാര്യത്തെയും അവർ നിഷേധിക്കുന്നു. അവിശ്വാസി എന്നത് ഓർക്കുക, അവനൊരു കപട വിശ്വാസിയാകുന്നു. അവൻ അതുപോലെ പെരുമാറുന്നു. അവനത് വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അതിനെ നിഷേധിക്കുന്നു. കൊള്ളാം, അതിൽ ധാരാളം കാര്യങ്ങൾ കൊള്ളാമായിട്ടുണ്ട്. എന്നാൽ അത് മുഴുവനും ശരിയല്ലെങ്കിൽ പിന്നെ അത് അവനെ ഒരു അവിശ്വാസിയാക്കുന്നു. നിങ്ങൾക്ക് ഓരോ വള്ളിയും പുള്ളിയും അവൻ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അത് സത്യമാകേണ്ടിയിരിക്കുന്നു. അത് സത്യമല്ലെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ കൊള്ളാം, നിങ്ങൾ ഒരു അവിശ്വാസിയാകുന്നു. ഒരു വട്ടം ഒരു മനുഷ്യൻ, ഒരു കർത്തൃസേവകൻ എന്നോട് പറഞ്ഞു, ശ്രീമാൻ ബ്രഹാം രോഗസൗഖ്യം പ്രാപിച്ചു എന്ന് നിങ്ങൾ പറയുന്ന എത്രമാത്രം പേരെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല, ഞാനത് കാര്യമാക്കിയില്ല. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഇല്ല, നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളൊരു അവിശ്വാസിയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാകുന്നില്ല, ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാകുന്നു. നിങ്ങൾക്കിത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവർ അത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കാണുമ്പോൾ പൗലോസ് അവരെ കുറിച്ച് പറഞ്ഞത് എത്ര ശരിയായിരിക്കുന്നു. അതായത് അവർ നിഗളികളും വമ്പ് പറയുന്നവരും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരും ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ, വചനത്തിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അവർ മുഴുവൻ വചനത്തെയും ത്യജിച്ചു കളയും. എന്നാൽ എല്ലാ വേഷത്തിലും അവർ ഭക്തിയുള്ളവരായിരിക്കും. സത്യമായ വചനം ന്യായീകരിക്കപ്പെട്ടിരിക്കെ തന്നെ അവർ അവിശ്വാസികളാകുന്നു. എല്ലാ കാലങ്ങളിൽ കൂടിയും ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നതായി ജനങ്ങളുടെ, അതായത് നോഹ തൊട്ട് മോശയിൽ കൂടിയും എല്ലാ പ്രവാചകന്മാരുടെയും വാക്കുകളെ ദൈവം ന്യായീകരിച്ചു കാട്ടിയിരുന്നു. ദൈവം അമാനുഷികതയിലും വെളിപ്പെടുത്തി കാണിച്ച വചനത്തിൽ കൂടെയും സംസാരിച്ചിരുന്നു. എന്നിരിക്കലും ഈ ജനങ്ങൾ അതിൽ നിന്നും നേരെ നടന്ന് പുറത്തിറങ്ങി. ഇവിടെ ഇതാ ശിഷ്യന്മാരും കൂടാതെ 70 പേർ നിൽക്കുകയും യേശു ചെയ്ത കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും തിരുവഴുത്തറിഞ്ഞിരിക്കുകയും ഈ കാര്യങ്ങൾ സംഭവിക്കേണ്ട സമയം ഇതാകുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷം അവൻ മനുഷ്യപുത്രനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുമെന്നോ മറ്റോ പറഞ്ഞപ്പോൾ, അപ്പം നുറുക്കുന്നതിനെ കുറിച്ചും മറ്റും അവനവരോട് പറയാൻ തുടങ്ങിയപ്പോൾ, അതുപോലെ മഹത്തായ ആത്മീയ കാര്യങ്ങളെ കുറിച്ചും പറയാൻ തുടങ്ങി. അപ്പോൾ അവർ, ഓ, ഇത് കഠിന വാക്കെന്ന് അവർ പറഞ്ഞു. മനുഷ്യപുത്രൻ മുംബൈ ഇരുന്നിടത്ത് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാൽ എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത്? ജീവിപ്പിക്കുന്നത് മാംസമാണോ അതോ ആത്മാവാണോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ പിൻവാങ്ങി പോയിക്കൊണ്ട് പറഞ്ഞു, ഓ, അതില്ല, എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അവർ വചനത്തിൽ നിന്നും നേരെ പുറത്തേക്ക് നടന്നിറങ്ങിപ്പോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുന്നതിന് പോലും അവർ നിന്നില്ല. അതാണ് അവിശ്വാസി. അവർ അതിനുശേഷം എന്താണ് ചെയ്തത്? ഈ ജനങ്ങൾ, അതായത് പേരിന് മാത്രം വിളിക്കപ്പെടുന്ന ഈ വിശ്വാസികൾ, ഭക്തിയുടെ വേഷം ധരിച്ച ഈ വിശ്വാസികൾ, ദൈവത്തിന്റെ തെളിവാക്കപ്പെട്ട സത്യത്തെ കാണുന്നതിന് പരാജയപ്പെട്ടു പോയി. കാരണം അവരെന്താണ് വിശ്വസിച്ചിരുന്നത് എന്നുള്ളതിന് ഇത് വിപരീതമായിരുന്നു. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളതുമായിട്ട് ഇതിന് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ എത്ര കൂറുള്ളവനായാലും എത്ര മതഭക്തിയുള്ളവരായാലും അതിനിതുമായിട്ട് ഒരൊറ്റ കാര്യം പോലും ചെയ്യാനില്ല. ആത്മാർത്ഥത, അതിനിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. അത്രമാത്രം ആത്മാർത്ഥതയുള്ള ജനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പുറജാതിക്കാർ അവരുടെ മക്കളെ തീയിൽ എരിച്ചു കളയുന്നതും മാതാക്കൾ അവരുടെ മക്കളെ ചീങ്കണ്ണിക്ക് തീറ്റയായി കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ക്രിസ്ത്യാനി ചെയ്യുന്നതിലും വലിയ കാര്യമാണ്. ആത്മാർത്ഥതയോടെ അവർ വിശ്വസിക്കുന്നു, ആത്മാർത്ഥതയോടെ തന്നെ. എന്നാൽ ആത്മാർത്ഥതയായി അവർ തെറ്റാകുന്നു. ജനങ്ങൾ പറയും ഈ സഭ അതിനു വേണ്ടി നിൽക്കുന്നു, എന്നാൽ അത് വചനത്തിന് വിപരീതമാണെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായും തെറ്റാണ്. കൊള്ളാം. ഇപ്പോൾ നോക്കൂ, ഞാൻ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. ബൈബിൾ ഇത് അപ്രകാരമായിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു എന്നൊരിക്കലും വിശ്വസിക്കുന്നില്ല. നമുക്കിത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടില്ലാതെ എന്ത് തന്നെ വിചാരിച്ചാലും ഞാൻ കാര്യമാക്കുന്നില്ല. ഇത് നടന്നിരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എവിടെ വരെയാണ്? ഭൂലോകമെങ്ങും. ആരോടാണ്? സകല സൃഷ്ടിയോടുമാകുന്നു. നോക്കൂ, അപ്രകാരമായിരിക്കും, ആയിരിക്കുമെന്നല്ല, ആയിക്കൊണ്ട് പോയിരിക്കുന്നുവെന്നാണ്. നാം ഇപ്പോൾ ആനന്ദിക്കുന്നതായി ഈ നാഴികയിലെ സന്ദേശം, ദൈവത്തിന്റെ ഉപസ്ഥിതിയും, അന്ത്യകാലത്ത് സന്ധ്യാസമയത്ത് വെളിച്ചം തിളങ്ങുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തുറക്കപ്പെടുകയും വചനം വെളിപ്പെട്ട് സത്യമാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. പ്രവചിക്കപ്പെട്ടതും ശാസ്ത്രത്തിൽ കൂടെയും രണ്ടും സംഭവിക്കുകയും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെന്ന് ഇത് തെളിയിക്കുകയുമാകുന്നു. ഈ കാര്യത്തിൽ നിന്നും ഒരു മനുഷ്യൻ പിന്മാറിപ്പോയാൽ അവനൊരു അവിശ്വാസിയാണ്. അവൻ ആശയ്ക്കും അപ്പുറത്തായിരിക്കുന്നു. അവൻ സാത്താന്റെ ശക്തിയാൽ മരവിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അവന് വേണ്ടി യാതൊരു ആശയുമില്ല. അവൻ ആശയ്ക്കും അപ്പുറത്താകുന്നു. ഇപ്പോൾ അതെന്താകുന്നു? അത് വിശ്വാസിയാണ്. അത് കഴിഞ്ഞ് അത് അവിശ്വാസിയാണ്. ഇപ്പോൾ മൂന്നാമത്തെ തരത്തിൽപ്പെട്ടതിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അത് കപട വിശ്വാസിയാണ്. അവനാണ് കപട വിശ്വാസി. ഇപ്പോൾ ഓർക്കുക, അവിടെ മൂന്ന് കൂട്ടരുമുണ്ടായിരുന്നു. അവരുടെ പിതാവ് ചെയ്തതുപോലെ തന്നെ അവരും ചെയ്യുന്നു എന്ന് നാം കാണുന്നു. യൂദാസും അവിടെ പത്രസും ബാക്കിയുള്ള അപ്പോസ്തലന്മാരും വിശ്വാസികളായിരുന്നു. അവിടെ 70 അവിശ്വാസികൾ ഉണ്ടായിരുന്നു. അവിടെ യൂദാസും നേരെ അവരോടൊപ്പം തൂങ്ങിക്കിടന്നിരുന്നു. അവൻ കപട വിശ്വാസിയായിരുന്നു. അവർ എന്താണ് ചെയ്യുന്നത്? ഈ തരത്തിൽപ്പെട്ടത് അവർക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുന്നതുവരെ, ഒരു തെറ്റ് അതിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നതുവരെ നിൽക്കുന്നു. അവരെല്ലായ്പ്പോഴും ഒരു ഒഴിവ് കണ്ടുപിടിച്ചിട്ട് അതെങ്ങനെയാണ് ചെയ്തതെന്നും അതൊരു തട്ടിപ്പായിരുന്നോ അടവായിരുന്നോ എന്ന് നോക്കുന്നു. അവർ വിൽക്കപ്പെടാനായി നിൽക്കുന്നു. അവർ അതിനായി കാത്തിരിക്കുന്നു. അവിശ്വാസി അവിടെ തങ്ങി നിൽക്കുക പോലും ചെയ്യുന്നില്ല. അവൻ അതിനെ കുറ്റം വിധിച്ചിട്ട് നേരെ പുറത്തിറങ്ങി പോകുന്നു. വിശ്വാസി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കാര്യമാക്കുന്നില്ല. എങ്ങനെയായാലും അവനത് വിശ്വസിക്കുന്നു. കാരണം അത് വചനമാകുന്നു. അവിടെയാണ് നിങ്ങളുടെ മൂന്ന് തരത്തിൽപ്പെട്ട വിശ്വാസികൾ. അവിശ്വാസി ആദ്യം പറയപ്പെടുന്ന കാര്യത്തിൽ തന്നെ പിൻവാങ്ങി പോകുന്നു. അവൻ അതിനെക്കുറിച്ച് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സഹോദര, അവൻ അവിടെ വെച്ച് തന്നെ അവന്റെ നിറം കാണിച്ചു കളയും. അവനൊരു അവിശ്വാസിയാണ്. അവർ നമ്മുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു എങ്കിലും തുടക്കം മുതലേ നമുക്കുള്ളവരായിരുന്നില്ല. അവർ നമ്മോടൊപ്പം തുടങ്ങിയിരുന്നു എന്ന് പൗലോസ് പറയുന്നു. ഓ, നീ നല്ല ഓട്ടം ഓടി, എന്താണ് നിന്നെ തടഞ്ഞത്? ഇത് മനസ്സിലായില്ലേ? ഇത് മനസ്സിലായില്ലേ? അവർ നമ്മുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. വചനം സമ്പൂർണമായ രീതിയിൽ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു തന്ത്രം കിട്ടിയിട്ട് അതിൽ കൂടെ അവർ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ യാതൊന്നും ചോദ്യം ചെയ്യുന്നില്ല. ഇത് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. അവർ അത് വിശ്വസിക്കുന്നു, അങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇതെല്ലായ്പ്പോഴും അങ്ങനെയാകുന്നു. ഇത് എഴുതപ്പെട്ടിരിക്കുന്നു. അത് എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് മാറിക്കൊള്ളുക. എന്ത് സംഭവിച്ചാലും അതൊരു കാര്യമല്ല, അത് എഴുതപ്പെട്ടിരിക്കണം. അങ്ങനെ അവർ എഴുതപ്പെട്ട വചനത്തെ കാണുകയും അവരത് വിശ്വസിക്കുകയും ചെയ്യുന്നു. അവർ ദൈവം തന്റെ വചനത്തിൽ പ്രവർത്തിക്കുന്നത് കാണുകയും ആ നാഴികയും സന്ദേശത്തെയും സമയത്തെയും കാണുകയും അവരോടൊപ്പം നടക്കുകയും ചെയ്യുന്നു. അത് ഞാൻ ഇന്ന് രാവിലെ സമയം പറഞ്ഞതുപോലെ, എപ്രകാരം പിലാത്തോസ് അന്ന് രാത്രിയിൽ തന്റെ വിഷമിച്ച ബോധത്തോടുകൂടി സ്വയം കഴുകിക്കളയാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടായിരിക്കണം. രാത്രി മുഴുവൻ അവൻ പ്രയാസപ്പെട്ട് വിളിച്ചിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാൻ രാത്രി മുഴുവൻ അവന്റെ കൈകളെ കഴുകി, എന്നിട്ടും എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. നോക്കൂ, അത് ശുദ്ധിയാകുകയില്ല. എനിക്ക് അവനെ ഒരിക്കലും കണ്ടുമുട്ടാൻ കഴിയുകയില്ല. എന്റെ കൈകളിൽ രക്തമുണ്ടായിരിക്കണം. ഹോ ദൈവമേ, അതിനെപ്പറ്റി ഒരിക്കലും നിങ്ങൾ കുറ്റവാളിയായിരിക്കരുത്. ഇത് നിങ്ങളുടെ കൈയിലായിരിക്കുന്നു. അത് കഴുകിക്കളയുന്നതിന് ഒരു വഴിയേ ഉള്ളൂ. അത് സ്വീകരിക്കുന്നതാണ് അതിന്റെ ഒരു ഭാഗമാകുക. അതിനുവേണ്ടിയാണ് ഇത് ചീന്തപ്പെട്ടത്. ഇപ്പോൾ കപട വിശ്വാസി തനിക്ക് കഴിയാവുന്നിടത്തോളം പരിശുദ്ധനായി പെരുമാറാൻ ശ്രമിക്കുകയും നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അവന്റെ ഹൃദയത്തിൽ കണ്ടുപിടിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. ഹോ, ദേശം മുഴുവൻ ഈ കൂട്ടരായ കപടഭക്തിക്കാരാൽ നിറഞ്ഞിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? അതെ, അതൊരു യൂദാസ് ആകുന്നു. ശരിക്കും അത് തന്നെ. അവിടെ ചുറ്റി നടക്കുകയും ഈ കൂട്ടരുടെ ഒരു ഭാഗമാകുകയും ചെയ്യുന്നു. അവനൊരു ഖജാഞ്ചിയായിരുന്നു. അവൻ അവിടെ ചുറ്റി നിൽക്കുകയും എല്ലായ്പ്പോഴും അവന്റെ കൈകൾ കാശിനു വേണ്ടിയായിരുന്നു. ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് പറയാം. അവൻ എല്ലായ്പ്പോഴും കാശിനു വേണ്ടി ചൂണ്ടയിടുകയും തന്റെ കൈകൾ ഇതിനു വേണ്ടിയായിരിക്കും ചെയ്യുന്നു. അവനൊരു കപട വിശ്വാസിയാകുന്നു. അവനൊരു വിശ്വാസിയെ പോലെ പെരുമാറുന്നു. എന്നാൽ അവന്റെ ഹൃദയത്തിൽ നിങ്ങൾ ഓർക്കുക, അവൻ യേശുവിനെ മണ്ടനാക്കിയിരുന്നില്ല. 70 പേർ പിന്തിരിഞ്ഞു പോയ ശേഷം വിശ്വാസികൾ അവരുടെ നിലപാട് എടുത്തു കഴിഞ്ഞ ശേഷം അവൻ തിരിഞ്ഞിട്ട് വിശ്വാസികളോട് പറഞ്ഞു, ഇപ്പോഴും ഒരു കാര്യം നിങ്ങളിലുണ്ട്. കാരണം നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുവൻ പിശാചാകുന്നു. യേശു അത് ആദിയിലെ അറിഞ്ഞിരുന്നു. കാരണം അവൻ വചനമായിരുന്നു. അവൻ ഹൃദയ രഹസ്യങ്ങളെ അറിഞ്ഞിരുന്നു. ഇതത്ര കഠിനമായിരിക്കുന്നു. ഒരു മിനിറ്റ് നിർത്തുക. നേരെയും ചൊവ്വായും ആഴത്തിലും ഇത് ചിന്തിക്കുക. യേശുവിന് അത് എത്ര കഠിനമായ സമയമായിരിക്കണം. തന്നെ സഹോദരൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നോടൊപ്പം നടക്കുകയും അവനൊരു ചതിയനാണെന്നും തന്നെ താറുമാറാക്കാൻ പോകുകയാണെന്നും 30 വെള്ളിക്കാശിന് തന്നെ വിൽക്കാൻ പോകുകയാണെന്നും എല്ലായ്പ്പോഴും യേശു അറിഞ്ഞിരുന്നു. ഇത് തന്റെ മാറുവിടത്തിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് തന്റെ സ്നേഹിതൻ അവനോടൊപ്പം നടക്കുകയും ചെയ്തിരുന്നത് എത്ര കഠിനമായിരുന്നു. തന്റെ സ്നേഹിതനായ യൂദാസിനെ അവൻ സ്നേഹിത എന്ന് പോലും വിളിക്കുകയും ഈ സമയമെല്ലാം ഞാൻ നിന്നോടൊപ്പം ആയിരുന്നില്ല എന്ന് ചോദിക്കുകയും ചെയ്തു. തന്റെ ഹൃദയത്തിൽ അത് അറിഞ്ഞിരിക്കുകയും പറയാൻ കഴിയാതെയും ഇരുന്നു. അവനെ ഒറ്റിക്കൊടുക്കുന്നത് ആരാണെന്ന് അവൻ ആദിയിലെ അറിഞ്ഞിരുന്നു. അവിടെയാകുന്നു അതിനായി കാത്തു നിൽക്കുന്ന ഈ കപട വിശ്വാസിയെ കാണുന്നത്. അവനത് പാടിക്കൊണ്ട് പറയും, ഓ ഞാനിത് വിശ്വസിക്കുന്നു, ഞാനിത് വിശ്വസിക്കുന്നു, ഞാനിത് വിശ്വസിക്കുന്നു. എന്നാൽ ഓ, നിങ്ങൾക്കറിയാമോ, ആരോ അത് ഇന്ന ഇന്ന സമയത്താണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. ഓ നോക്കൂ, നീണ്ട കാതുകളോടുകൂടെയാണ്. ഒരു യഥാർത്ഥ വിശ്വാസി വചനമല്ലാതെ മറ്റു യാതൊന്നും കേൾക്കുകയില്ല. അത്രമാത്രം അവൻ വചനത്തെ ശ്രദ്ധിക്കുന്നു. അവൻ യാതൊരു ഒഴിവ് കഴിവുകളും നോക്കുന്നില്ല. അവൻ യാതൊരു അടവും നോക്കുന്നില്ല. അവൻ ദൈവത്തെ വിശ്വസിക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. അതെല്ലാം ശരിയാക്കുന്നു. നോക്കൂ, അതാകുന്നു വിശ്വാസി. അവിശ്വാസി 1 മിനിറ്റ് കൊണ്ട് തന്നെ നിറയുന്നു. അവന് 10 മിനിറ്റ് തന്നെ നിന്ന് സന്ദേശം കേൾക്കാൻ കഴിയുകയില്ല. അവൻ എഴുന്നേറ്റ് പോകേണ്ടതായിട്ടുണ്ട്. അത് അവന്റെ മതവിശ്വാസത്തിന് എതിരാകുന്നു. അതുമായിട്ട് അവന് കൂടുതലായി ഒന്നും ചെയ്യാനില്ലാത്തതിനാൽ അവൻ പുറത്തു പോകുന്നു. അത് കഴിഞ്ഞ് കപട വിശ്വാസി അങ്ങനെ തന്നെ അതുമായി പറ്റിക്കിടക്കുന്നു. അത് യൂദാസ് ആകുന്നു. അത് ചതിവുകാരനാകുന്നു. എനിക്കിങ്ങനെ ഒരു ശബ്ദം പറയേണ്ടി വന്നാൽ തന്നെയും അത് തെമ്മാടിയാകുന്നു. യൂദാസ് അവന് ചുറ്റുമായി തങ്ങി നിൽക്കുന്നു. ഈ സമയത്താണ് ചിലപ്പോൾ കപട വിശ്വാസികൾ ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധരാകുന്നത്. അത് ഈ കപട വിശ്വാസികളാണ്. അവരിൽ ചിലർ സാമർത്ഥരായ മനുഷ്യരും വിദ്യാഭ്യാസമുള്ളവരും ഡോക്ടർ ബിരുദം പ്രാപിച്ചവരും ഉയർന്ന വേതനക്കാരും മറ്റെല്ലാമാകുന്നു. അവരിൽ ചിലർ വലിയ ആളുകളും വിവേകശാലികളും സാത്താന്റെ മക്കളെ പോലെയുള്ളവരുമാകുന്നു. എപ്രകാരം സാത്താൻ വന്ന് വചനത്തിന്റെ ഓരോ അംശത്തോടും യോജിച്ചത് നോക്കുക. അവൻ ഹവയിലെ ആ ദുർബലമായ സ്ഥാനത്തെ കണ്ടുപിടിക്കുന്നതിനായി കാത്തിരുന്നു. അവിടെ അവന്റെ ശക്തിയെ കാണിച്ചുകൊണ്ട് അവളെ വഞ്ചിക്കാനും ചതിക്കാനും അവന് കഴിയുന്നു. അതായിരുന്നു സാത്താൻ. ഇവിടെ സാത്താൻ യൂദാസിന്റെ രൂപത്തിൽ ആ കാലത്തായിരുന്നു. അത് സാത്താൻ ആദ്യത്തെ കാലത്തായിരുന്നു. അവൻ എന്തായിരുന്നു? ഒരു ചെറിയ കാര്യം മാത്രം ഒഴിച്ച് വചനത്തോട് യോജിക്കുകയാണ്. ഒരു ദുർബലമായ ഭാഗം കിട്ടുന്നതുവരെ അവൻ ഒരു വചനത്തെ ഒരു സ്ഥാനത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അതേ കാര്യം തന്നെയാണ് ശരിക്കും യൂദാസ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. അവൻ യോഗത്തോടൊപ്പം വന്നിട്ട് ചുറ്റുമായി നടന്നെല്ലാം ശ്രദ്ധിച്ചിട്ട് ആ ചെറിയ സ്ഥാനത്തെ കണ്ടുപിടിച്ചിട്ട് അതായത് ഓ ഇതാകുന്നു, അതാകുന്നു, ഇത് മനസ്സിലായില്ലേ, ഓ അപ്രകാരമാകുന്നു ഇത് ചെയ്തതെന്ന് പറയാൻ കഴിയുന്ന സ്ഥാനത്തെത്തുന്നതുവരെ അവൻ ചുറ്റുമായി നടന്ന് ശ്രദ്ധിക്കുന്നു. അത് ശരിക്കും സത്യമാണ്. ഒരു രാത്രിയിലെ യോഗത്തിൽ വെച്ച് ഒരു വ്യക്തി പ്രസംഗപീഠത്തിലേക്ക് കടന്നു വന്നത് നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാകുമല്ലോ. പ്രാർത്ഥനയുടെ കാർഡുകളെ വായിക്കുന്നതിൽ ഒരു പരഹൃദയ ജ്ഞാനമുണ്ടെന്ന് അദ്ദേഹം വിചാരിക്കുകയും അദ്ദേഹം എങ്ങനെ അത് വിചാരിച്ചോ അതുപോലെ അയാൾക്ക് കിട്ടുകയും ചെയ്തു. സഹോദര, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് കിട്ടിയിരുന്നു. അങ്ങനെ അദ്ദേഹം കടന്നു വന്നു. പൂർണ്ണ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു സഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. അദ്ദേഹം പ്രസംഗപീഠത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ക്ഷീണിതനായിരുന്നു. കൂടാതെ അവർ എന്നെ കൊണ്ടുപോകാനായി തയ്യാറാകുകയായിരുന്നു. അത് ഒണ്ടാരിയോയിലെ വിൻസറിൽ വെച്ചായിരുന്നു. അമേരിക്കയിലെ ഡിറ്റ്രോയിറ്റിൽ നിന്നും വിൻസറിലുള്ള ഈ വലിയ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരുന്നു. ഒരു ചാരനിറത്തിലുള്ള കുപ്പായവും ചുവന്ന ടൈയും ധരിച്ച് കാഴ്ചയ്ക്ക് അറിവുള്ള മനുഷ്യനെ പോലെ മിടുക്കനായി ഈ മനുഷ്യനെ കടന്നു വന്നു. അദ്ദേഹം പ്രസംഗപീഠത്തിലേക്ക് വന്നു. അദ്ദേഹം നേരെ എന്റെ അടുക്കലേക്ക് നടന്നു വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൈ ഒന്ന് കാണട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ ക്ഷീണിതനായിരിക്കുന്നു. കാരണം ഞാൻ ധാരാളം ദർശനങ്ങൾ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൈ എടുക്കട്ടെ. ഞാൻ ഒരിക്കലും ഈ മനുഷ്യനെ ശ്രദ്ധിച്ചില്ലായിരുന്നു. അദ്ദേഹം തന്റെ കൈകൾ എന്റെ കൈയുടെ മേൽ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീമാൻ, നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊള്ളുക. അദ്ദേഹം പറഞ്ഞു, ഓ ഉണ്ട്, കുഴപ്പമുണ്ടായിരിക്കുന്നു, എങ്കിൽ ഞാൻ അവിടെ നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല ശ്രീമാൻ, ഒരൊറ്റ അടയാളം പോലുമില്ല. ഇല്ല ശ്രീമാൻ, നിങ്ങൾ ഒരു ആരോഗ്യവനായ മനുഷ്യനാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോയി എന്റെ പ്രാർത്ഥനയുടെ കാർഡ് നോക്കുക എന്ന് പറഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ കാർഡിൽ നിങ്ങൾ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥനയുടെ കാർഡുമായിട്ട് എനിക്ക് യാതൊന്നും ചെയ്യാനില്ല. ഞാനൊന്നും ചിന്തിക്കാതെ പറഞ്ഞു. കാരണം ഞാൻ ക്ഷീണിച്ച് തളർന്നു വരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഓർക്കുക, അവൻ നിങ്ങളെ അയക്കുകയാണെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കേണ്ടത് അവന്റെ കടപ്പാടാകുന്നു. ഇത് എന്റേതല്ല, ഇത് അവനാകുന്നു. അവനിത് അയച്ചിരിക്കുന്നു. സത്യം എന്താണോ അതിനായി നിൽക്കാൻ ഞാൻ ബാധ്യസ്ഥനാകുന്നു. മോശ തന്റെ വടിയെറിഞ്ഞപ്പോൾ അതൊരു പാമ്പായി തീർന്നു. മന്ത്രവാദികളും അതേ കാര്യം തന്നെ ചെയ്തു. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുക മാത്രമല്ലാതെ മോശയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത്രമാത്രം അതേ കാര്യം തന്നെയായിരുന്നു ഇതും. അവൻ കൽപ്പനകളെ പിന്തുടർന്ന് ഇറങ്ങി വന്നു. എന്ത് സംഭവിച്ചോ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഈ മനുഷ്യൻ പറഞ്ഞു, ഇപ്പോൾ അത് എവിടെയാകുന്നു? എന്റെ പ്രാർത്ഥനയുടെ കാട് നോക്കുക. അപ്പോഴും യാതൊന്നും വിചാരിക്കാതെ ഞാൻ പറഞ്ഞു, കൊള്ളാം, നിങ്ങൾക്ക് ഒത്തിരി വിശ്വാസമുണ്ടായിരുന്നേക്കാനിടയുണ്ട്, അത് ഇത് ചെയ്തേക്കാനിടയുണ്ട്. അപ്പോഴും ഞാൻ ഒട്ടും തന്നെ ഇതിന് ശ്രദ്ധ കൊടുത്തിരുന്നില്ല. അതിനുശേഷം അയാൾ തന്റെ കുപ്പായത്തിന്റെ ബട്ടണുകൾ ഊരിയിട്ട് തന്റെ നെഞ്ച് കാണിച്ചുകൊണ്ട് ശ്രോതാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെയാകുന്നു, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഓർത്തു. അദ്ദേഹം ചുറ്റുമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, അവിടെയാണ് നിങ്ങൾ. നിങ്ങൾ ഈ തട്ടിപ്പ് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതാണ് നിങ്ങളുടെ യൂദാസ്, ഒരു ഈശ്വര ഭക്തിയുള്ള മനുഷ്യൻ, ഒരു വലിയ സഭാസംഘടനയിലെ പ്രാസംഗികനായിരുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്റെ പക്കൽ അത്രയധികം വിശ്വാസമുണ്ടായിട്ട് ഇദ്ദേഹം അത്രയും ക്ഷീണിച്ചു പോയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിന് പരഹൃദയ ജ്ഞാനം വായിക്കാൻ കഴിയാതെ ആയിരിക്കുന്നു. നോക്കൂ, അതിനിയും ഒട്ടും കൂടുതലായി അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇത്രയും മഹത്തായ എന്റെ വിശ്വാസമല്ല, ഞാനത് പ്രാർത്ഥനയുടെ കാർഡിൽ എഴുതി. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് അത് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ കണ്ടോ, ഇത് തട്ടിപ്പ് പരിപാടിയാണെന്ന് പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ഓർത്തുപോയി. അപ്പോൾ ദൈവകൃപ അവിടെ കടന്നു വന്നു. ഞാൻ ചോദിച്ചു, ശ്രീമാൻ, ദൈവത്തെ ചതിക്കുന്നതിന് വേണ്ടി പിശാച് എന്തിനാണ് ഈ കാര്യങ്ങളെ നിന്റെ ഹൃദയത്തിലിട്ട്? അതൊരു ആധുനിക യൂദാസ് ആകുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, എന്നോട് ക്ഷമിക്കണം, ഞാനത് പറയുക തന്നെ ചെയ്തു. നിങ്ങൾ ചർച്ച് ഓഫ് ക്രൈസ്റ്റിലെ ഒരു പ്രാസംഗികനാകുന്നു. അമേരിക്കയിലുള്ള ചർച്ച് ഓഫ് ക്രൈസ്റ്റിൽ നിങ്ങൾ അംഗമായിരിക്കുന്നു. അവിടെ നീല മേൽക്കുപ്പായം ധരിച്ചിരിക്കുന്ന ആ മനുഷ്യനും നിങ്ങളുടെ ഭാര്യയും അയാളുടെ ഭാര്യയും ഇപ്പോൾ അവിടെ ഇരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ ഒരു മേശയ്ക്ക് ചുറ്റുമായിരുന്നു. ആ മേശമേൽ ഒരു പച്ച നിറത്തിലുള്ള എന്തോ വിരിച്ചിരുന്നു. നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഇത് പരഹൃദയ ജ്ഞാനമാണെന്ന് ഉണ്ടാക്കി പറയുകയും അങ്ങനെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇവിടേക്ക് വരികയുമാണ്. ആ മനുഷ്യൻ ചാടി എഴുതേറ്റിട്ട് പറഞ്ഞു, ഇത് വാസ്തവമായി സത്യമാണ്, ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ പറഞ്ഞു, ശ്രീമാൻ, നിങ്ങൾ ടിബിയും ക്യാൻസറും ആ കാർഡിൽ എഴുതിയിരുന്നു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്കതായിരിക്കുന്നു, അതിപ്പോൾ നിങ്ങളുടേതാകുന്നു. അദ്ദേഹം എന്റെ കാല് പിടിച്ചുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊള്ളുക, അത് നിങ്ങൾക്കും ദൈവത്തിനും ഇടയ്ക്കുള്ള കാര്യമാകുന്നു. നിങ്ങളുടെ നാശം നിങ്ങൾ തന്നെ എഴുതിയിരിക്കുന്നു. അങ്ങനെ അത് അയാൾക്ക് കിട്ടുകയും അതെല്ലാമായിരിക്കുകയും ചെയ്തു. നോക്കൂ, കവട വിശ്വാസികളും ചതിയന്മാരും ദൈവത്തിന്റെയും അവന്റെ വചനത്തിലും ചില കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായി ശ്രമിക്കുന്നു. അതാണ് യൂദാസുമാർ, അവരാണത്. യൂദാസ് എങ്ങനെയാണ് കടന്നു വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെ ആ മനുഷ്യൻ പുറത്തു വന്നിരുന്നുവെന്ന് നോക്കുക. അപ്രകാരമാണ് കവട വിശ്വാസികൾക്ക് സംഭവിക്കുന്നത്. കവട വിശ്വാസികൾ, ഓ, ചിലപ്പോൾ അവർ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരായിട്ട് ഒരു വലിയ അറ്റക്കൈ അവരുടെ മതവിശ്വാസത്തിനും വചനത്തിനും ഇടയ്ക്കായി വരുന്നു. അങ്ങനെ അത് ചെയ്തപ്പോൾ അവർ അവരുടെ സഭാസംഘടനകൾക്ക് വിൽക്കപ്പെട്ടിട്ട് അവരുടെ ഇടയിൽ നിന്ന് വന്ന് അവരുടെ മുന്നോടിയായി യൂദാസ് ചെയ്തതുപോലെ ഇവിടെയും ചെയ്യുന്നു. യൂദാസ് തന്റെ സഭാസമുദായത്തിന് വിൽക്കപ്പെട്ടിരുന്നു. അവന്റെ സഭാസംഘടനയ്ക്ക് വചനമായ യേശുവിനെ വിറ്റുകളഞ്ഞു. കൂടാതെ അതിന്റെ ഒരു ഭാഗമാണെന്ന് അവൻ അവകാശപ്പെട്ടതിന് ശേഷം യേശുവിനെ ഒറ്റിക്കൊടുത്തു. കത്ര ശുശ്രൂഷകർ ചിലപ്പോൾ ക്രിസ്തുവിന്റെ സേവകരെന്ന് അവകാശപ്പെട്ടിട്ട് വചനം, ആ കാലത്തേക്കുള്ള വചനം, ആ നാഴികയിലേക്കുള്ള സന്ദേശമാണെന്ന് വ്യക്തമായി തെളിയിക്കപ്പെടുകയും ന്യായീകരിക്കപ്പെടുകയും ചെയ്ത ശേഷം അവർ പ്രസിദ്ധിക്ക് വേണ്ടി അവരുടെ സഭാസംഘടനയ്ക്ക് തന്നെ വിൽക്കപ്പെടുന്നു. അത് യൂദാസ് യേശുവിനെ പരീശന്മാർക്കും സാധുക്കിയർക്കും ഒറ്റിക്കൊടുത്തതുപോലെ തന്നെയാകുന്നു. ആ ആത്മാവ് മരിച്ചിട്ടില്ല, അതിനാൽ അത് അവിടെ വിശ്വാസികളുടെയും കപട വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഇടയിലാകുന്നു. യേശുവിനെ 30 വെള്ളിക്കാശിന് വിറ്റതുപോലെ തന്നെയായ കാര്യമാകുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയ ടിക്കറ്റിന് വേണ്ടി ആഴ്ചയിൽ $100 വേണ്ടിയും വളരെയധികം പേർ ഇന്നത് ചെയ്യുന്നു. അവരുടെ നടുവിൽ നിൽക്കുകയും തന്റെ പൂർണ്ണ വചനത്താൽ അവർക്ക് ജീവൻ നൽകുകയും ചെയ്തവനെ അവർ നിഷേധിച്ചു കളയുന്നു. ഓ, അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കഴിഞ്ഞുപോയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമെന്ന് ദൈവത്തിന് ആവശ്യമില്ല എന്നവർ പറയും. ഓ, ഞാൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ മാതാവായ കന്യക മറിയാമേ, നീ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം അവർ പറയുന്നു. ഞാൻ അപ്പോസ്തലന്മാരുടെ മതവിശ്വാസത്തിൽ വിശ്വസിക്കുന്നുവെന്ന് അവരിൽ ചിലർ പറയുന്നു. ഞാൻ ദൈവത്തെ പിതാവും സർവശക്തനും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിശുദ്ധ റോമൻ കത്തോലിക്കയിൽ വിശ്വസിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ്. ഒരു അപ്പോസ്തലൻ ഇങ്ങനെ ഒരു മതവിശ്വാസം എപ്പോഴാണ് ഉണ്ടായിരുന്നത് എനിക്കൊന്ന് പറഞ്ഞു തരിക. അപ്പോസ്തലന്മാർക്ക് ഒരു മതവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രവൃത്തികൾ 2:38 എഴുതിയിരിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു മതവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇതായിരുന്നു. അവർക്ക് യാതൊരു മതവിശ്വാസമില്ലായിരുന്നു, ഇത് വചനമായിരുന്നു. അത് സത്യമാകുന്നു, അത് ഇന്നും സത്യമായി തന്നെ അവശേഷിക്കുന്നു. അത് പാപം എന്ന രോഗത്തിന്റെ സുഖം പ്രാപിക്കുന്നതിനുള്ള മരുന്ന് കുറിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. മാനസാന്തരപ്പെട്ട് പാപമോചനത്തിനായി സ്നാനപ്പെടുക, അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്നാൽ അവർ യൂദാസിനെ പോലെ വിൽക്കപ്പെട്ടു പോയി. അതാണ് കപട വിശ്വാസി. അവരിൽ ചിലർ ഉയർന്ന കഴിവുകളോടുകൂടിയ ജനങ്ങളാണ്. ഈ കപട വിശ്വാസി, ഇവനെ ശ്രദ്ധിക്കുക, അതൊരു തീക്ഷ്ണ ബുദ്ധിയുള്ളവനാകുന്നു. ഈ മനുഷ്യൻ പെട്ടെന്ന് നിറയുകയും തനിക്ക് ഇഷ്ടപ്പെടാത്ത ചെറിയ കാര്യങ്ങളിൽ തന്നെ എടുത്തുചാടുകയും ഓടിപ്പോയിക്കളയുകയും ചെയ്യുന്നു. നിങ്ങൾ അവന് ശ്രദ്ധ കൊടുക്കരുത്. അവന്റെ തുടക്കം തന്നെ വെറും അവിശ്വാസിയായിട്ടാണ്. എന്നാൽ നിങ്ങൾ ഈ വ്യക്തിയെ കാണുമ്പോൾ ഒരു കപട വിശ്വാസി അവിടെ തന്നെ തങ്ങി നിൽക്കുന്നു. അത് യൂദാസ് ആകുന്നു, അത് അവനാകുന്നു. അത് വലിയ കഴിവുകളുള്ളവരെ പോലെയാണ്. ഞാൻ അവരുടെ പേര് പറയാൻ പോവുകയാണ്. അത് വാസ്തവത്തിൽ ഞാൻ ചെയ്തുകൂടാ, എന്നാൽ എങ്ങനെയൊക്കെയാലും ഞാൻ പേര് വിളിക്കാൻ പോവുകയാണ്. അതിനാൽ നിങ്ങൾ എല്ലാവരും അതറിയുമല്ലോ. അത് എൽവിസ് പ്രസ്ലിയെയും റെഡ് ഫോളിയും എർണി ഫോർഡ് പാറ്റ് ബൂണിനെയും പോലെയാണ്. എൽവിസ് പ്രസ്ലി ഒരു പെന്തിക്കോസ്തുകാരനാകുന്നു, പാറ്റ് ബൂൺ ഒരു ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരനാകുന്നു, റെഡ് ഫോളി ചർച്ച് ഓഫ് ക്രൈസ്റ്റിലെ ഒരു ശുശ്രൂഷകനാകുന്നു, കൂടാതെ ഏണസ് ഫോർഡ് ഒരു മെഥഡിസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആളുകളെല്ലാം തന്നെ അവരുടെ കഴിവുകളിൽ മിടുക്കരും ടെലിവിഷനിൽ മിടുക്കരുമാകുന്നു. അവർ ഭക്തിയുള്ളവരല്ലേ, അവർ പാട്ട് പാടുന്നവരല്ലോ എന്ന് ജനങ്ങൾ ചോദിക്കും. അതൊരു കാര്യം തന്നെയും അർത്ഥമാക്കുന്നില്ല. അതേ ശ്രീമാൻ ലോകത്തെ ചതിക്കുകയാണ്. അതിൽ നിന്നും അവർക്ക് എന്താണ് കിട്ടുന്നത്? യൂദാസിന് 30 വെള്ളിക്കാശാണ് കിട്ടിയത് നോക്കുക. എൽവിസിന് ഒരു കാടില്ലാത്ത വാഹന നിരയും അല്ലെങ്കിൽ 100 or $250 crore അല്ലെങ്കിൽ റെക്കോർഡുകളിൽ $1 crore ആകുന്നു. പാറ്റ് ബൂണും ബാക്കിയുള്ളവർക്കും അങ്ങനെയാകുന്നു. അവർ ഏത് സഭയിൽ ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യം ഞാൻ കാര്യമാക്കുന്നില്ല. ഇതൊരു കപട്യമാണ്, ഇത് കപട വിശ്വാസമാണ്, ഇതൊരു മുന്നണിയാകുന്നു, ഇത് ശരിയല്ലെന്ന് അവരുടെ ജീവൻ തന്നെ അത് തെളിയിക്കുന്നു. അതിനുശേഷം ഇനിയും വലിയ കഴിവുകളോടുകൂടി ആളുകളുണ്ട്. അത് വലിയ സംഘടനാ നിർമ്മാതാക്കളും ലൗകിക ബുദ്ധിയോടും കൂടിയവരാണ്. അവർ സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. മിടുക്കരും വിവേകശാലികളുമായ ആളുകൾ അത്രേ. ശ്രദ്ധിക്കുക, ഈ വേലയിൽ പരിശീലിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഒരു പ്രാസംഗികനല്ല, അയാൾ ഒരു കലാശാലയിലെ അധ്യാപകനാകുന്നു. അതാണ് ഇന്ന് നമുക്കുള്ള കുഴപ്പം. നമുക്ക് കലാശാലയിലെ അധ്യാപകരാണുള്ളത്. നിങ്ങൾ പോയി ഇത് ചെയ്യുന്നതിനായി പരിശീലിപ്പിനെന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല. നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിപ്പിയും ഈ അടയാളങ്ങൾ പ്രസംഗത്തെ തുടരുന്നതാണ്. അതൊരു അധ്യാപകനെ ഉണ്ടാക്കാനായി പഠിപ്പിക്കുന്നതിനല്ല. ആ അധ്യാപകൻ എഴുതിയിട്ട് പുഷ്പിതമായ കാര്യങ്ങളെ വെച്ചിട്ട് നിങ്ങൾ ഒരു പ്രധാന ദൂതന്റെ ഉപസ്ഥിതിയിലാണ് ഇരിക്കുന്നതെന്ന് തോന്നിപ്പിക്കുവാൻ കഴിയും. ഇത് അതാകുന്നില്ല. ഭക്തിയുടെ വേഷം ധരിച്ച് അതൊരു അധ്യാപകനാണ്, പരിശുദ്ധാത്മാവ് പ്രവൃത്തിയിലല്ല. ഏതെങ്കിലും പോലും അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തി വചനത്തോടുള്ള വിശ്വാസത്തിന്റെ ശക്തിയുമായി വന്നിട്ട് മനുഷ്യൻ അറിയാൻ പാടില്ലാത്തതും മനുഷ്യൻ നിഷേധിക്കുന്നതുമായ കാര്യങ്ങളെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ചെയ്യിക്കുന്നു. അവിടെയാണ് നിങ്ങൾ മഹാന്മാരായ ആളുകൾ. അതേ ശ്രീമാൻ. എങ്കിൽ അവർ സംഘാടകന്മാരാകുന്നു, അവർ ലോകജ്ഞാനത്തിൽ മിടുക്കരും അഭിവൃദ്ധിയുള്ളവരും വിജയികളുമാകുന്നു. അതാ നിസ്സഹായയായ പാവം പിടിച്ച സ്ത്രീയായ ഹവ്വയോട് സാത്താൻ ചെയ്തതുപോലെയാണ്. അവൻ നേരെ അവളുടെ അടുക്കൽ ചെന്ന് അവളോട് നീ ഇപ്പോൾ ആയിരിക്കുന്നതിലും കൂടുതൽ ബുദ്ധിയുള്ളവളാകുമെന്നുള്ള അവന്റെ ആശയത്തെ വിൽക്കാൻ ശ്രമിച്ചു. അത് തന്നെ അവൾ നോക്കിയിരുന്നു. അവൾ വചനത്തോടു കൂടെ നിൽക്കുന്നതിന് പകരം കൂടുതൽ അറിവുള്ളവളാകുന്നതിന്റെ സാത്താന്റെ ആശയത്തെ സാത്താൻ വിൽക്കാൻ ആഗ്രഹിക്കുകയും അവൾ അവന്റെ ഉൽപ്പന്നത്തെ വാങ്ങിക്കുകയും ചെയ്തു. അവരിന്നും അതേ കാര്യം തന്നെ ചെയ്യുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ. അതെ ശ്രീമാൻ. അല്ല ശ്രീമാൻ, അതേ കാര്യം തന്നെയാണ് പരീശന്മാരും അവർക്കറിയാവുന്ന ജ്ഞാനം കൊണ്ട് ചെയ്യുകയും വിൽക്കുകയും ചെയ്തത്. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ മുഴുവനായും നിഷേധിച്ചു കളയുന്നു. അപ്പോൾ അത് വ്യക്തമായി തെളിയിക്കപ്പെടുകയും അവർക്ക് ന്യായീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ അതിൽ നിന്നും എന്തോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും അതൊരു അടവ് പരിപാടിയാണെന്ന് വിചാരിക്കുകയും ചെയ്തു. അവർ അവരുടെ മനസ്സിൽ ഉറപ്പുള്ളവരായിരുന്നില്ല, അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് അവരോട് എന്ത് വേണമെങ്കിലും പറയാൻ കഴിയും, അവർ വീണ്ടും തിരികെ അവിടെ തന്നെയായിരിക്കും, അവർ വീണ്ടും തിരികെ അവിടെ തന്നെയായിരിക്കും. അത് അവരുടെ ഉള്ളിൽ വലിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവരെ ശ്രദ്ധിക്കുക, അവർ ഒരു ഒഴിവഴിവ് കിട്ടുന്ന സമയത്തിനായി കാത്തിരിക്കുന്നു. അതാണ് എല്ലാമായിട്ടും അവർ പോയി ചെയ്തിരുന്നത്. അത് ദൈവകൃപയല്ലായിരുന്നുവെങ്കിൽ എന്റെ പക്കൽ എന്തെങ്കിലും രക്ഷാമാർഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം പ്രദർശിക്കപ്പെട്ടിരുന്നേനെ. എന്നാൽ ഇത് ദൈവകൃപയാകുന്നു, കാരണം ദൈവത്തിന്റെ വചനത്തിൽ യാതൊരു ഒഴിവുകഴികളുമില്ല. അത് നേരെയുള്ള സുവിശേഷമാണ്. ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ, അതായത് ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കുകയോ ചെയ്യുകയോ ചെയ്യുന്നത് കൃത്യമായും ദൈവവചന പ്രകാരം അല്ലെങ്കിൽ നിങ്ങൾ വന്ന് എന്നോട് പറയുക. നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന സകല ഒഴിവ് കഴിവുകളെയും മൂടുന്ന സംഗതി ഇതാകുന്നു. നിങ്ങളുടെ കണ്ണുകൾ ഇതിന്മേൽ മാത്രം വയ്ക്കുക, നിങ്ങൾക്ക് യാതൊരു ഒഴിവ് കഴിവുകളും കാണുകയില്ല, കാരണം അതിൽ യാതൊരു ഒഴിവ് കഴിവുമില്ല. ഓർക്കുക, താനൊന്ന് കണ്ടുപിടിച്ചുവെന്ന് യൂദാസ് വിചാരിച്ചു. ആ മനുഷ്യൻ താനെന്ന് കണ്ടുപിടിച്ചുവെന്ന് വിചാരിച്ചു. പലവട്ടവും അവർക്കൊന്ന് കിട്ടിയിരിക്കുന്നുവെന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ അതില്ലെന്ന് ഇത് തെളിയിക്കുന്നു. അതാണ് കപട വിശ്വാസികൾ, കാപട്യം കാണിക്കുന്നവർ. അവർ 95% വചനത്തിലാകുന്നു. ഹവയും അതുപോലെയായിരുന്നു. 99, 10, 9 എന്നാൽ ആ 10-ൽ 1 എല്ലാ മരണത്തിനും ദുഃഖത്തിനും കാരണമാക്കിയത്. ആ ഒരു കാര്യമാണ് സഭാസംഘടനയും അതുപോലെയുള്ള കാര്യങ്ങളെയും കുറ്റം വിധിക്കുന്നത്. കാരണം അവർ ദൈവത്തിന്റെ മുഴുവൻ വചനത്തെയും എടുക്കുന്നില്ല. അത് കപട വിശ്വാസികളാകുന്നു. അതെല്ലായ്പ്പോഴും ആയിരുന്നുവെന്നും എന്നാൽ ന്യായീകരിക്കപ്പെട്ട സത്യവചനത്തെ നിഷേധിച്ചു കളയുന്നുവെന്നും നാം കാണുന്നു. ഇതെല്ലായ്പ്പോഴും ഓരോ കാലഘട്ടത്തിലുമാകുന്നു. അവരുടെ പോക്കിൽ അവരെ നീതിമാന്മാരായും കൂടാതെ വളരെ ഈശ്വരഭക്തിയുള്ളവരായും കാണുന്നു. ഞാനിപ്പോൾ തീർക്കാൻ പോകുകയാണ്. അടുത്ത അരമണിക്കൂർ ഞാൻ എടുക്കുന്നില്ല. യേശു നമ്മെ ഈ അന്ത്യകാലത്തെ ഈ കാര്യങ്ങളെയും ഈ തരത്തിൽപ്പെട്ട ജനങ്ങളെയും, അതായത് അവർ യഥാർത്ഥമായതുപോലെ വാസ്തവത്തിൽ കാണപ്പെടുകയും അവർ പരിപൂർണമായും വൃദ്ധന്മാരെ തെറ്റിച്ചു കളയുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എന്താകുന്നു അത്? അത് വളരെ ഉയർന്നു പോകുന്ന യൂദാസുമാരാകുന്നു. നോക്കൂ, അവർക്ക് കരയാനും ഒച്ചവയ്ക്കാനും ദുഷ്ടാത്മാക്കളെ പുറത്താക്കാനും കഴിയുമെന്ന് അവകാശപ്പെടുകയും അങ്ങനെ എല്ലാം ചെയ്യുകയും പിന്നെ തിരിഞ്ഞ് വചനത്തെ നിഷേധിക്കുകയും ചെയ്തു കളയുന്നു. ശരിക്കും സത്യമാകുന്നു. അവർക്ക് ഭക്തിയുടെ ഒരു വേഷമുണ്ട്. അവർ മിക്കവാറും തന്നെ യൂദാസ് എത്തിയിരുന്നത് എവിടെയാണെന്ന് നോക്കൂ. യൂദാസിന്റെ ആത്മാവ് സുവിശേഷത്തിന്മേൽ കയറിയിട്ട് പെന്തിക്കോസ്തിന്റെ സ്ഥാനം വരെയായിരുന്നു. എന്നാൽ അത് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിൽ കൂടെ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന്റെ സമയമായപ്പോൾ അവൻ പുറത്തിറങ്ങിപ്പോയി. അവൻ അവന്റെ നിറത്തെ കാണിച്ചു തന്നു. സഭാസംഘടനകൾ സത്യത്തോട് നേരെയാകുന്നത് വരെ ഈ ആത്മാവിന് അവിടെ ആയിരിക്കാൻ കഴിയും. അതിനുശേഷം ആത്മാവ് അവരിലായിരുന്നതുപോലെ അത് തിരികെ വീണ്ടും പോകുകയും യേശുവിന്റെ വരവിന് മുന്നോടിയായ യോഹന്നാനായിരുന്നതുപോലെ അത് അവരുടെ വരവിന് മുന്നോടിയാകുകയും ചെയ്യുന്നു. യേശു പറഞ്ഞു അവർ അത്രയും അടുത്തായിരിക്കുമെന്ന്. നിങ്ങൾ ചോദിച്ചേക്കാം, ഇപ്പോൾ വൃതന്മാർ ആ തരത്തിൽപ്പെട്ടവർക്കാണ് അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് ഉണ്ടായിരുന്നത്. അവർ ജീവന്റെ സകല വചനങ്ങളെയും വിശ്വസിക്കുന്നു. അത് തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. ഇപ്പോൾ ഈ ജനങ്ങളെ ശ്രദ്ധിക്കുക. ഞാനിത് വളരെ ആദരവോടും ബഹുമാനത്തോടും ദൈവസ്നേഹത്തോടും കൂടി പറയുകയാണ്. അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു വേദിയിലേക്കുള്ള വിളിയുടെ ആവശ്യമുണ്ടായിരിക്കുന്നു. കഴിയുമെങ്കിൽ അവർ വൃതന്മാരെയും തെറ്റിച്ചു കളയുമെന്ന് യേശു പറഞ്ഞു. ഇപ്പോൾ അത് മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ അല്ല, അത് ആദ്യം മുതലേ അവിശ്വാസികളാകുന്നുവെന്ന് നാം അറിയുന്നു. എന്നാൽ ഇത് പെന്തിക്കോസ്റ്റ് സഭാ സംഘടനയാണ്. വചനത്തെ കൂടാതെ അവരുടെ അതിരുകളെ സഭാ സംഘടനയിലേക്ക് എടുത്ത് അത് വരച്ചത് അവരുടെ സ്വന്തം സഭാ സമുദായത്തിന് ഒരതിരിട്ടുകൊണ്ട് വചനത്തെ വേലിക്ക് പുറത്താക്കി കളഞ്ഞു. അവർ വൃതന്മാരെയും തെറ്റിച്ചുകളെയും സമ്പൂർണമായും ഒരേപോലെയാണ്. അവരും കരയുകയും ഒച്ചവയ്ക്കുകയും മേലോട്ടും താഴോട്ടും ചാടുകയും രോഗശാന്തി ശുശ്രൂഷകൾ അവകാശപ്പെടുകയും ചെയ്യുന്നു. യൂദാസും അത് തന്നെ ചെയ്തു. ബാക്കിയുള്ളവരും അത് തന്നെ ചെയ്തു. അവർ പുറപ്പെട്ടു പോയി ആനന്ദിച്ചും കൊണ്ട് തിരികെ വന്നു. കൂടാതെ അവരുടെ പേര് പോലും കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. എന്നാൽ ഓർക്കുക, മണവാട്ടി ഈ കൂട്ടത്തിൽ കടന്നു വരികയില്ല. അവൾ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയാണ്. ന്യായസിംഹാസനത്തിൽ വെച്ച് ന്യായവിധി ഒരുക്കപ്പെടുമ്പോൾ പുസ്തകങ്ങൾ തുറക്കപ്പെടുകയും അത് ദുഷ്ടകാര്യങ്ങളുടേതാകുന്നു. മറ്റൊരു പുസ്തകവും അത് ജീവന്റെ പുസ്തകമാകുന്നു. അതും തുറന്നു. അവിടെ മണവാട്ടി അതാ ന്യായം വിധിക്കുന്നതിനായി നിൽക്കുന്നു. മറ്റൊരു പുസ്തകവും തുറന്നു. അത് ജീവന്റെ പുസ്തകമാകുന്നു. അത് ചെമ്മരിയാടുകൾ ഒരു വശത്തും കോലാടുകൾ മറ്റൊരു വശത്തുമാകുന്നു. പിൻകാലങ്ങളിൽ കൂടെ മരിച്ചുപോയരായ ജനങ്ങൾ, അവർക്കൊരിക്കലും ഒരു അവസരം കിട്ടാതെ വന്നിട്ട് അവർ ഇവിടെ വെച്ച് വേർതിരിക്കപ്പെട്ടു. ഇപ്പോൾ ശ്രദ്ധിക്കുക, വൃതന്മാരെയും തെറ്റിച്ചുകളെയും ആ കൂട്ടരെ ശ്രദ്ധിക്കുക. ആ കൂട്ടരാണ് അതേ സഹോദര ഹാലലൂയ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ തുടരുന്നത്. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവർ എന്തിനു വേണ്ടിയാണ് നിങ്ങളോട് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ പള്ളിയിൽ ഒരു തിരക്കിനെ ആകർഷിക്കുന്നതിനാണോ, അതോ അവരിൽ നിന്നും കിട്ടാൻ കഴിയുന്നത്രയും കാശ് ചോർത്തിയെടുക്കുന്നതിനാണോ? എന്തിനാണ്? എനിക്കതറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എനിക്കതറിയാമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ എനിക്കതറിയാം. ആരാണ് ചതിയനെന്ന് യേശു ആദ്യം മുതലേ അറിഞ്ഞിരുന്നു. എന്നാൽ അവൻ എന്താണ് ചെയ്തത്? ആ സമയം വരെ അവൻ കാത്തിരുന്നു. അത് തന്നെയാണ് നാമം എല്ലായ്പ്പോഴും ചെയ്യേണ്ടത്. ആ സമയം വരെ കാത്തിരിക്കുക. നിങ്ങൾ സ്വയമായി തന്നെ അത് ചെയ്യരുത്. ആ സമയം വരെ കാത്തിരിക്കുക. ഭക്തിയുടെ വേഷം ധരിച്ച് അതോടൊപ്പം മുമ്പോട്ട് പോകുന്നു. ആ തെറ്റിക്കുന്ന കൂട്ടരുതാകുന്നു. ചതിക്കുന്നവനെ ശ്രദ്ധിക്കുക, അവിടെയുള്ള ആ കൂട്ടത്തെ ശ്രദ്ധിക്കുക. വിശ്വാസിയല്ല, അവിശ്വാസിയുമല്ല, എന്നാൽ കപട വിശ്വാസിയാണ്. ഹോ ദൈവമേ, അവരെന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുന്നത് വരെ അവർ പാഴായിട്ട് കൂടെ നടക്കുന്നു. ജനങ്ങളിൽ കൂടി പ്രാപിക്കാൻ കഴിയുന്ന ഓരോ നാണയവും വലിച്ചെടുക്കുകയും പിന്നെ ഈ വലിയ സഭാ സംഘടനകളിൽ അത് സംഭരിച്ചു കൂട്ടുകയും ചെയ്യുന്നു. അത് പരിപൂർണമായും വിപരീതമായ കാര്യമാണ്. അതവർ അറിയുകയും ചെയ്യുന്നു. അവർക്കതറിയാം. നിങ്ങൾ എന്താണ് പറയുന്നതെന്നുള്ളത് യാതൊരു വ്യത്യാസവും നടത്തുന്നില്ല. നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ തന്നെ അത് കേൾക്കരുതെന്ന് അവർ അവരുടെ ജനങ്ങളോട് എല്ലായ്പ്പോഴും മുൻമുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒഹായോവിൽ ഒരു മനുഷ്യൻ സഹോദരൻ കിഡ് സൗഖ്യം പ്രാപിച്ചപ്പോൾ എഴുന്നേറ്റിട്ട് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞു. അതായത് സഹോദരൻ ബ്രഹാം ഒരു പ്രവാചകനാകുന്നു, അദ്ദേഹം അഭിഷേകത്തിലായിരിക്കുമ്പോൾ അങ്ങനെയാകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്ന് ധൈര്യത്തോടെ പറഞ്ഞു. എന്നാൽ അഭിഷേകം ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെ വിശ്വസിക്കരുത്, കാരണം അത് തെറ്റാകുന്നു. ഞാൻ എന്റെ മുറിയിലിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് അത് വെളിപ്പെടുത്തി തന്നുവെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഞാൻ നേരെ അവിടേക്ക് നടന്നു ചെന്നു. നിങ്ങളിൽ പലരും അവിടെ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു. നോക്കൂ, ഞാനൊരു പ്രവാചകനാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. പ്രവാചകൻ, അതായത് ദീർഘദർശകൻ എന്ന വാക്കിന്റെ ഇംഗ്ലീഷിലുള്ള പരിഭാഷ പ്രവാചകൻ എന്ന് വെച്ചാൽ ഒരു പ്രാസംഗികൻ എന്നാകുന്നു. എന്നാൽ പഴയ നിയമത്തിലുള്ള ദീർഘദർശകൻ എന്ന് വെച്ചാൽ വചനത്തിന്റെ ദിവ്യ വ്യാഖ്യാനമുള്ള ഒരു മനുഷ്യൻ എന്നാകുന്നു. കൂടാതെ അവന്റെ പക്കൽ എത്തുന്ന വചനത്താലും അത് മുൻകൂട്ടി കാണുന്നതിനാലും അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പ്രവാചകൻ എന്നൊരു വ്യക്തിയെ നിങ്ങൾ വിളിക്കുകയും പിന്നെ ആ പ്രവാചകന്റെ ഉപദേശം തെറ്റാണെന്ന് പറയുന്നുവോ? അതൊരു കാശുണ്ടാക്കുന്ന പരിപാടി അല്ലെങ്കിൽ പിന്നെ എന്താണ്? ആ കാര്യം ഈ രംഗത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന നാഴിക ഇതാ അടുത്തിരിക്കുന്നു. അതെ, എന്നാൽ ആ തരത്തിൽപ്പെട്ടവർ നിങ്ങളുടെ തോളിൽ തട്ടിക്കൊണ്ട് സഹോദര എന്ന് യൂദാസിനെ പോലെ വിളിക്കും. ഓർക്കുക, അവൻ ആദ്യം മുതൽ അറിഞ്ഞിരുന്നു, അവൻ ഇപ്പോഴും അറിയുന്നു. അതേ ശ്രീമാൻ, ഓർക്കുക, ഈ ടേപ്പ് കേൾക്കുന്നവരായിട്ടുള്ള നിങ്ങളും അതിലൊരു തരത്തിൽപ്പെട്ടവരാകുന്നു. അത് കൃത്യമായും ശരിയായ കാര്യമാണ്. നാം ഇപ്പോൾ സമാപിപ്പിക്കാൻ പോകുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരും ഈ ടേപ്പ് കേൾക്കുന്ന എല്ലാവരും, ഒരു ദിവസം എനിക്ക് ലോകം വിടേണ്ടി വന്നാലും ഈ ടേപ്പുകൾ അപ്പോൾ ജീവിക്കും. അത് ശരിയാണ്. നിങ്ങളും അതിലൊരു തരത്തിൽപ്പെട്ടവരാകുന്നു. അവയിലൊന്നിൽ നിങ്ങൾക്കും ആകേണ്ടിയിരിക്കുന്നു. അത് ശരിയാണ്. നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഈ തരത്തിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങളാകുന്നു. ഇപ്പോൾ എന്താകുന്നു? വേദപുസ്തകത്തിൽ വിശ്വാസിയായിരുന്ന ഒരു സ്വഭാവമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുക. അവിടെ നിങ്ങൾ ആ വചനം ന്യായീകരിക്കപ്പെട്ടപ്പോൾ വിശ്വസിക്കുകയും ഞാനിത് ഇന്ന് രാത്രിയിൽ തെളിയിച്ചതുപോലെ, അതായത് അതെല്ലായ്പ്പോഴും ഒരു ന്യായീകരിക്കപ്പെട്ട വചനവും എല്ലായ്പ്പോഴും പൊതുജന വിശ്വാസത്തിന് വിപരീതവുമായിരിക്കും. നിങ്ങൾ നോഹയുടെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഏത് പക്ഷത്താകുമായിരുന്നേനെ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ സഭയുടെ പക്ഷത്തോ അതോ പ്രവാചകനായ നോഹയുടെ പക്ഷത്തോ ഏതാണ്? നിങ്ങൾ മോശയുടെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ മോശയുടെ സന്ദേശം ദൈവത്താൽ ന്യായീകരിച്ച് തെളിയിക്കപ്പെട്ടതിനു ശേഷം നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ കോഹരയെയും ദാദാനെയും പോലെ, നീ ഒരുവൻ മാത്രമല്ല വിശുദ്ധൻ, നീ ചെയ്യുന്ന കാര്യം തന്നെ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് അവരോടൊപ്പം പോകുമോ? നിങ്ങൾക്ക് അത്തരത്തിൽ ഒന്നാകേണ്ടിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അതിൽ ഒന്നാകുന്നു. നിങ്ങൾ ദാനിയേലിന്റെ കൂടെ ആകുമായിരുന്നു അതോ നെബുക്കദ്നേസർ കൊടുത്തിരുന്ന പാർട്ടിയിൽ പോയിരുന്ന സഭയിലാകുമായിരുന്നു? നിങ്ങൾ പുറത്താകുമായിരുന്നോ അതോ അവർക്കുണ്ടായിരുന്ന വലിയ കാര്യത്തിലാകുമായിരുന്നോ? നിങ്ങൾ ഏലിയാവിനോടൊപ്പം ആകുമായിരുന്നോ? അവിടെ ഒറ്റയ്ക്ക് നിന്നിരുന്ന അദ്ദേഹത്തെ അവർ തലതിരിഞ്ഞ കിഴവനെന്നും ബുദ്ധിയില്ലാത്തവനെന്നും വിളിച്ചിരുന്നു. ആ മലയുടെ മുകളിൽ അദ്ദേഹം നിൽക്കുകയും സൂര്യന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന്റെ തലമിനുങ്ങുകയും തന്റെ കയ്യിൽ ഒരു വളഞ്ഞ വടിയുമായിട്ട് പക്ഷികൾ അയാൾക്ക് ആഹാരം കൊടുക്കുകയും ആ അങ്ങനെയുള്ള ഏതോ ചില തലതിരിഞ്ഞവന്റെ കൂടെ ആകുമായിരുന്നു? അതോ നിങ്ങൾ അവിടെയുള്ള പുരോഹിതന്മാരോടും മറ്റും കൂടെ ഇസബേലിനോടും ബാക്കിയുള്ള ആധുനിക രീതിയിൽ വസ്ത്രധാരണം ചെയ്ത സ്ത്രീകളോടും ഒപ്പമായിരിക്കുമോ? ഏലിയാവ് അവിടെ നിന്നുകൊണ്ട് തനിക്ക് കഴിയാവുന്നിടത്തോളം അവരെ ശാസിച്ചിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഏത് ഭാഗത്തേക്ക് കൊണ്ടുപോകും? ഇതൊന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ തന്നെ ഇന്ന് രാത്രിയിൽ ചിത്രീകരിച്ചു നോക്കുക. യേശുവിന്റെ നാടുകളിൽ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഈ മനുഷ്യനോടൊപ്പം നിങ്ങളാകുമായിരുന്നു. അവന് യാതൊരു സഭാസംഘടനകളുമായി ബന്ധമില്ലായിരുന്നു. നീ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഞങ്ങളുടെ രേഖകളിൽ നീ ഇല്ല എന്ന് അവർ അവനോട് പറഞ്ഞു. നിനക്ക് ഈ അറിവ് എവിടുന്ന് കിട്ടി? ഞങ്ങൾ ഈ കാര്യങ്ങളെ പഠിപ്പിക്കാത്ത നീ ഇതെങ്ങനെയാണ് പഠിച്ചത്? ഏത് സ്കൂളിൽ നിന്നുമാണ് നീ വന്നത്? നീ മെത്തഡിസ്റ്റോ പ്രസ്ബിറ്റേറിയനോ അതോ ബാപ്റ്റിസ്റ്റോ ആണോ? അവൻ യാതൊന്നുമായിരുന്നില്ല. അത് ശരിയാണ്. അവൻ വചനമായിരുന്നു. അത് കൃത്യമായും ശരിയാകുന്നു സഹോദര. അതോ നിങ്ങൾ ആധുനിക വിശ്വാസത്തോടു കൂടിയ പരീശന്മാരുടെ, കണ്ടാൽ അത്രയും സൗമ്യനും ഹൃദ്യനുമായ താഴ്മയേറിയ വൃദ്ധനായ പുരോഹിതന്റെ കൂടെയും നിക്യാസമിതിക്ക് ശേഷം ഉയർന്നു വന്ന സഭാസംഘടനയോടു കൂടെയും, അല്ലെങ്കിൽ ലൂഥർ അത് സംഘടനയാക്കിയിട്ടുള്ളത് മുതലുള്ള അതിനോട് കൂടെ നിൽക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഏത് കൂട്ടത്തിലായിരുന്നേനെ? നിങ്ങൾ ഏത് കൂട്ടത്തോടൊപ്പമായിരുന്നേനെ? ഈ കാലത്തേക്കുള്ള സന്ദേശമായ വചനം ന്യായീകരിക്കപ്പെട്ട് തെളിയിച്ചു കാണുമ്പോൾ അതോടൊപ്പം നിൽക്കുമോ അതോ സഭയോടൊപ്പം നിൽക്കുമോ? ഇന്ന് രാത്രിയിൽ നിങ്ങളെ തന്നെ ഒന്ന് ചിത്രീകരിച്ചു നോക്കുക. നിങ്ങൾ അപ്പോസ്തലന്മാരോട് കൂടെ അവർ യേശുവിനെയും ഈ മർമ്മപരമായ കാര്യങ്ങളെയും അന്നത്തെ പ്രാസംഗികരുടെ മേൽ നിങ്ങൾ ഒരു കൂട്ടം പാമ്പാകുന്നു എന്ന് പറഞ്ഞ് അവൻ അവരുടെ മേൽ തട്ടിക്കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരോട് കൂടെ നിങ്ങളാകുമായിരുന്നു? ആ സത്യസന്ധരായ പ്രാസംഗികർ വചനം പഠിച്ചിരുന്നു. നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയല്ലാതെ മറ്റു യാതൊന്നുമല്ല. നിങ്ങൾ ചത്ത മനുഷ്യരുടെ അസ്ഥികളാൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വെള്ളതേച്ച ശവക്കല്ലറുകളല്ലാതെ മറ്റു യാതൊന്നുമല്ല എന്ന് അവൻ പറഞ്ഞു. നിങ്ങൾ സർപ്പത്തിന്റെ തലമുറയാകുന്നു. ഇതുപോലെ ചൂട് പിടിച്ച തലയോടുകൂടി ഒരു വ്യക്തിയോടൊപ്പം നിൽക്കുമായിരുന്നു. അവൻ അവിടെ നിന്ന് ശാസിക്കുകയും വലിച്ചു കീറുകയും ചെയ്തു. നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? പിതാവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ, അവർ പറഞ്ഞു, അവനെ കേൾക്കരുത്. ആ മനുഷ്യന്റെ മേലൊരു ദുഷ്ടാത്മാവാകുന്നു. അവൻ ഭ്രാന്തനാകുന്നു. അവന് തലസ്ഥിരതയില്ല. ഒരു പിശാചിന്റെ ആത്മാവ് അവന്റെ മേലായിരിക്കുന്നു. അവൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാൽ അവന്റെ മേലൊരു ഭാവി വർച്ചിലുകാരന്റെ ആത്മാവാണുള്ളത്. അവൻ എന്താകുന്നു? അവന്റെ അമ്മയും അവളുടെ ഭർത്താവും തമ്മിൽ വിവാഹിതരാകുന്നതിന് മുമ്പ് അവൻ ജനിച്ചിരിക്കുന്നു. നോക്കൂ, ഏത് സ്കൂളിൽ നിന്നാണ് അവൻ വന്നിരിക്കുന്നത്? അവൻ ഏതെങ്കിലും ഒരു വ്യാകരണം പഠിക്കാനായി സ്കൂളിൽ പോയിട്ടുള്ള യാതൊരു രേഖയും ഞങ്ങളുടെ പക്കലില്ല. എന്തിരിക്കലും അവൻ 12 വയസ്സുള്ളപ്പോൾ അവൻ ദൈവവചനം കൊണ്ട് പുരോഹിതന്മാരെ പരിഭ്രമിപ്പിക്കുകയും അന്ധാളിപ്പിക്കുകയും ചെയ്തു. ഏത് സ്കൂളിൽ നിന്നാണ് നീ വന്നത്? മേലെയുള്ള സ്കൂളിൽ നിന്നായിരുന്നു. മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്ത് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? നോക്കൂ, അവന്റെ സ്കൂൾ അതായിരുന്നു. എന്നാൽ ഇതുപോലെയുള്ള ഒരു മനുഷ്യന് വേണ്ടി വെളിവാക്കപ്പെടുന്ന സമയം വരുമ്പോൾ നിങ്ങൾ അപ്പോസ്തലന്മാരോടൊപ്പം നിൽക്കുമായിരുന്നോ? അതോ നിങ്ങൾ യഥാർത്ഥത്തിൽ 70 പേരോടൊപ്പം ഇറങ്ങിപ്പോയിട്ട് നിന്റെ ഒരു മനുഷ്യപുത്രനാക്കിക്കൊണ്ട് ഈ രീതിയിലാണ് നീ ഞങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ പിന്നെ ഞങ്ങളുടെ സഭയിലേക്ക് തന്നെ തിരികെ പോകുകയാണെന്ന് പറയുമോ? എന്തൊക്കെയായാലും നീ ആരാകുന്നു? നീ എന്താകുന്നു? എന്നെ പോലെ ഒരു മനുഷ്യനും. ഞാൻ നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും നീ നിന്നെ തന്നെ എന്തോ ഒന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ നിർബലതയെ കണ്ടിരിക്കുന്നു. നീ കരയുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ ഇതും അത് മറ്റേതും ചെയ്ത് കണ്ടിരിക്കുന്നു. ഞങ്ങളോടൊപ്പം നീ കാടുകളിൽ വരുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും നീ വെറും ഒരു മനുഷ്യനാകുന്നു. എന്നാൽ നീ സ്വർഗത്തിൽ നിന്നും താഴേക്ക് വന്നിരിക്കുന്നു എന്ന് നീ പറയുന്നു. അതെനിക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. നിങ്ങൾ അവനോടൊപ്പം പോകുമായിരുന്നോ, അതോ 70 പേരോടൊപ്പം പോകുമായിരുന്നോ, അതോ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോടൊപ്പം നടക്കുമായിരുന്നോ? വിശുദ്ധ മാർട്ടിൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ മുറുകെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ, അതുപോലെ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കാര്യങ്ങളെയും മുറുകെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ, കത്തോലിക്ക സഭ അപ്പോൾ അവനെ കുറ്റം വിധിക്കുകയും അവനെ തിരിച്ചറിയുക പോലും തന്നെ ചെയ്യാതെ പുറത്താക്കി കളയുകയും ചെയ്തു. നിങ്ങൾ കത്തോലിക്ക മതവിശ്വാസത്തോടുകൂടി നിലപാടെടുക്കുമായിരുന്നോ, അതോ വിശുദ്ധ മാർട്ടിൻ കൂടെ നിൽക്കുമായിരുന്നോ? മരിച്ചുപോയ മനുഷ്യരുടെ പ്രതിമകളെ ഉണ്ടാക്കിയിട്ട് അവരെ ആരാധിക്കുന്നതിനു വേണ്ടി പറഞ്ഞപ്പോൾ അവനത് നിഷേധിക്കുകയും അവർ കൂട്ടിച്ചേർത്തതായ മതവിശ്വാസത്തെ നിഷേധിക്കുകയും ചെയ്തിട്ട് വചനം സത്യമായിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. ദൈവം വലിയ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവനെ തെളിയിച്ചു കാണിക്കുകയും അവൻ മുൻകൂട്ടി പറഞ്ഞത് സംഭവിക്കുകയും ചെയ്തു. അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അവൻ ആത്മാവിൽ നടന്നുകൊണ്ട് തെളിയിക്കുകയും അവരിൽ ഒരൊറ്റ പുരോഹിതന് പോലും അതിനെക്കുറിച്ച് യാതൊന്നും ചെയ്യാൻ കഴിയില്ലാതെയുമായിരുന്നു. നിങ്ങൾ അവന്റെ വശത്ത് ചേർന്ന മാർട്ടിൻ ലൂഥറിനോടൊപ്പം പോകുമായിരുന്നോ, അതോ കത്തോലിക്ക സഭയുടെ മതവിശ്വാസത്തോടൊപ്പം പോകുമായിരുന്നോ? ഇപ്പോൾ വചനവും ദൈവത്തിന്റെ വചനവും സഭയുടെ മതവിശ്വാസ പ്രമാണങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. സഭയുടെ മതവിശ്വാസ പ്രമാണങ്ങളെ നിങ്ങൾ സ്വീകരിക്കുമോ, അതോ വചനം എന്താണ് പറയുന്നത് അത് സ്വീകരിക്കുമോ? ഓർക്കുക, ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ എല്ലാ കാലഘട്ടങ്ങളിലുമായിരുന്നു. എല്ലായ്പ്പോഴും ഒരു പൊതുവായ അഭിപ്രായം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുകയും അതെല്ലായ്പ്പോഴും യഥാർത്ഥ വചനവുമായിട്ട് വിപരീതവുമായിരുന്നു. ഓർക്കുക, അതൊരിക്കലും നേരെ നിഷേധിച്ച് കളയുന്നതായിരുന്നില്ല. ഓ ഇല്ല, എതിർ ക്രിസ്തു വചനം നിഷേധിക്കുന്നില്ല, തീർച്ചയായും ഇല്ല. അത് വിശ്വസിക്കുന്നുവെന്ന് അവൻ പറയുകയും എന്നാൽ അത് എഴുതിയിരിക്കുന്ന പ്രകാരം എല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്നില്ല. നോക്കൂ, സാത്താൻ ഹവയോട് പറഞ്ഞു. എന്നാൽ സാത്താൻ അവളോട് പറഞ്ഞ ഒരംശം മാത്രം ഒഴിച്ച് ഹവ എല്ലാം വിശ്വസിച്ചിരുന്നു. അവർ ഒരംശം മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം എടുക്കുന്നു. അത് ചിലപ്പോൾ സ്നാനത്തിന് പോകുന്നതാകാൻ ഇടയുണ്ട്, അത് മറ്റെന്തെങ്കിലും ആകാനിടയുണ്ട്. എന്നാൽ അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെ നിങ്ങൾക്കതിന്റെ എല്ലാ അംശവും എടുക്കേണ്ടിയിരിക്കുന്നു. അത് ചിലപ്പോൾ കുറച്ച് ആദ്യത്തെ കാര്യങ്ങളെ വീണ്ടും ചെയ്യുവാൻ ഇടയാക്കിയേക്കാം. എന്നാൽ അത് വചനം എന്താണോ പറഞ്ഞത് അതാകുന്നു. ഇതാദ്യമായിട്ട് ഹവയിൽ പ്രവർത്തിച്ചത് മുതൽ ഇത് സാത്താന്റെ തന്ത്രമായിരിക്കുന്നു. അത് വചനത്തിന്റെ സ്വല്പം ഒരംശം അവിശ്വസിക്കുന്നതാകുന്നു. കൂടാതെ വചനം എല്ലായ്പ്പോഴും ഈ മൂന്ന് തരത്തിൽപ്പെട്ടവരെയും തമ്മിൽ വേർപെടുത്തുന്നു. അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും ഇത് അപ്രകാരമായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും ഇത് അപ്രകാരമാകുകയും ദൈവം എന്തെങ്കിലും ഒരു കാര്യത്തെ രംഗത്തെ കയക്കുകയും തന്റെ വചനത്താൽ വ്യക്തമായി തെളിയിക്കുകയും ചെയ്യുമ്പോൾ ഇത് ആ രീതിയിലാകുന്നു. അപ്പോൾ അവിടെ വിശ്വാസികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതിനെ പിന്തുടരുന്നവരുണ്ട്, അവിടെ പിന്തിരിയാത്തവരായ കൂട്ടറുണ്ട്. അവർ വചനം വിശ്വസിക്കുന്നു. നിങ്ങൾ വചനത്തിലായിരിക്കുന്നിടത്തോളം അവരത് വിശ്വസിക്കുന്നു. എന്നാൽ സ്വല്പം വിപരീതമായിട്ട് വരുമ്പോൾ അവരെന്താണോ വിശ്വസിച്ചിരുന്നത് അത് ദൈവം എത്രമാത്രം തെളിയിച്ചു കാണിച്ചാലും അതൊരു കാര്യമല്ല, കൊള്ളാം, എനിക്കതറിയില്ല എന്ന് അവർ പറയും. അത് അവിശ്വാസിയാകുന്നു. അതോ നിങ്ങളും ആഹാ നിങ്ങളും ഇവിടെ ആയിരിക്കുന്നു എന്ന് പറയുന്നതിനൊരവസരം കിട്ടുന്നത് വരെ അവരോടൊപ്പം പിന്തുടരുന്നുവോ? യൂദാസ് ചെയ്ത പോലെ ആരുടെയെങ്കിലും പിന്നിൽ കുത്തിമുറിവേൽപ്പിക്കുന്ന ഒരു യൂദാസാണോ? ഇന്നല്ലെങ്കിൽ നാളെ അത് വരുമെന്ന് എനിക്കറിയാം. അവിടെയാണ് നിങ്ങൾ. അത് കപടവിശ്വാസിയാണ്. അതിന്റെ ഓരോ അംശവും നാം വേദപുസ്തകത്തിൽ കണ്ടിരുന്നു. കെന്റിക്കിയുടെ മലഭാഗങ്ങളിൽ വളർന്നു വന്ന ഒരു ബാലൻ ഒരുവട്ടം അവൻ ഒരിക്കലും ഒരു മുഖം നോക്കുന്ന കണ്ണാടി കണ്ടിട്ടില്ലായിരുന്നു. അതിനാൽ എന്തോ ഒരു കഷ്ണം ഒരു മരത്തിൽ ആണിയടിച്ചു വെച്ചിരുന്നു. എന്നാൽ അവൻ ഒരിക്കലും അവനെ തന്നെ അതിൽ കണ്ടിട്ടില്ലായിരുന്നു. അവൻ ലൂയിസ് വിലയിലുള്ള തന്റെ അമ്മായിയുടെ അടുക്കൽ താമസിക്കുന്നതിനായി വന്നു. അവർ ഒരു നല്ല വീട്ടിൽ, പഴയ പരിഷ്കാരത്തോടുകൂടിയ വീട്ടിൽ താമസിച്ചിരുന്നു. അവർ കിടക്കമുറിയിലെത്തിയപ്പോൾ അവിടെ മുറിയുടെ വാതിലിന്റെ മേലെ തൊട്ട് താഴെ വരെ ഒരു വലിയ കണ്ണാടി ഉണ്ടായിരുന്നു. ഈ കൊച്ചുപയ്യൻ അവിടെയെല്ലാം ഓടിക്കളിക്കുകയും ഇതിന്റെ അടുക്കൽ വന്ന് നിൽക്കുകയും ചെയ്തു. കൊച്ചു ജോണി അവിടെ വേറൊരു കൊച്ചു ജോണിയെ കണ്ടു. അവൻ അവന്റെ തല ചൊറിയുകയും കണ്ണാടിയിലുള്ള ജോണിയും അവന്റെ തല തെറിഞ്ഞു. അവൻ ചിരിച്ചു, കണ്ണാടിയിലുള്ള ജോണിയും ചിരിച്ചു. അവൻ മേലോട്ടും താഴോട്ടും ചാടി, കണ്ണാടിയിലെ ജോണിയും മേലോട്ടും താഴോട്ടും ചാടി. അവൻ വളരെ അടുത്തായി അതിന്റെ അടുക്കലേക്ക് വന്നു. അവൻ ഓർത്തു അവന് കൂടെ കളിക്കാൻ ഒരു കുട്ടിയെ കൂടി കിട്ടിയിരിക്കുന്നു എന്ന് ഓർത്ത് അവൻ നടന്ന് അടുത്തു വന്നു. എന്നിട്ട് അവൻ നേരെ ആ കണ്ണാടിയിൽ തട്ടി. അവൻ തിരിഞ്ഞു നോക്കി. അവന്റെ മാതാപിതാക്കന്മാർ അവനെ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ, ഇത് ഞാനാകുന്നു. ഇപ്പോൾ നിങ്ങൾ ഇതിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ എന്താകുന്നുവെന്ന് നോക്കുക. ഹാ, അതെ. ഇതിലെ ഏത് ജോണിയാണ് നിങ്ങൾ അനുകരിക്കുന്നത്? ഇതിൽ നിങ്ങൾ എന്താകുന്നു? നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒന്നാകുന്നു. അവയിൽ ഒന്ന് ആദ്യത്തെ പഴുത് കാണുമ്പോൾ തന്നെ തിരിഞ്ഞു പോകുന്നതാണ്. അതിനെ ഒരു ന്യൂനത എന്ന് നിങ്ങൾ വിളിക്കുന്നു. വചനം എല്ലാ കാര്യങ്ങളെയും തെളിയിക്കുന്നുവെങ്കിൽ അത് ശരിയാണോ എന്ന് വചനവുമായിട്ട് പരിശോധിച്ച് നോക്കുക. വചനത്താൽ എല്ലാ കാര്യങ്ങളെയും തെളിയിക്കുക അപ്രകാരം ചെയ്യുന്നതിനായി യേശു പറഞ്ഞു. അതെ ശ്രീമാൻ, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. അതാണ് ശരിക്കും അവൻ പറഞ്ഞ കാര്യം. മറ്റു കാലങ്ങളിലുള്ള ദൈവത്തിന്റെ കണ്ണാടിയായ വചനത്തിലേക്ക് നോക്കിയിട്ട് ഈ മൂന്നിൽ ഏത് കൂട്ടരുമായിട്ടാണ് നിങ്ങൾ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കുക. നിങ്ങൾ നോഹയുടെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ, നിങ്ങൾ മോശയുടെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ, യേശുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരിൽ ആരുടെയെങ്കിലും കാലത്തായിരുന്നാലും നിങ്ങൾ ഏത് തരത്തിലുള്ള കൂട്ടരുമായി തിരിച്ചറിയപ്പെട്ടിരിക്കുമായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് രാത്രിയിൽ അതൊന്ന് ചിന്തിക്കുക. അതിനുശേഷം നിങ്ങളുടെ വർത്തമാനകാലത്തെ നോക്കുക. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത് ആഴമേറിയ കാര്യമാകുന്നു. അത് മേലെ കൂടി കടന്നു പോകാനിടയാകരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ പിൻസമയത്ത് നിങ്ങൾ ഏത് കൂട്ടത്തിലാകുമായിരുന്നു എന്നുള്ളതിനെ തെളിയിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തന്നെ ജഡ്ജിമാരാകുന്നു. അത് നിങ്ങൾ എന്താകുന്നു എന്നുള്ളതിനെ തെളിയിക്കുന്നു. ആദരണീയരായ കർത്തൃ സേവകരെ, യേശു വിശ്വസിക്കാൻ കഠിനമായ ആ പ്രസ്താവന ചെയ്തപ്പോൾ നിങ്ങൾ ഏത് കൂട്ടത്തിലാകുമായിരുന്നു? എന്ത് അവൻ വചനമാണെന്ന് വ്യക്തമായി തെളിയിക്കപ്പെട്ടതിന് ശേഷമായിരുന്നു. എന്നിരിക്കലും ആ പ്രസ്താവന നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രസ്താവന കേട്ടിട്ടുണ്ടാകുകയില്ല. അതായത് മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്ത് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ, നിങ്ങൾ എന്തു പറയും? കൊള്ളാം, അവൻ എവിടെയാണ് ജനിച്ചതെന്ന് എനിക്കറിയാമെന്ന് നിങ്ങൾ പറഞ്ഞു. അവന്റെ അപ്പനെയും എനിക്കറിയാം, അവന്റെ അമ്മയും എനിക്കറിയാം. എന്നാൽ ഇവിടെ ഇതാ അവൻ പറയുന്നു, ഞാൻ മുമ്പേ ഇരുന്നിടത്ത് കയറി പോകുമെന്ന്. അത് നിങ്ങൾക്കൊരു സ്വല്പം കൂടുതലായിരിക്കാനിടയുണ്ട്, അതല്ലേ സർ? അതൊരു സ്വല്പം നിങ്ങൾക്ക് കൂടുതലായിരിക്കുന്നു. അത് ദഹിപ്പിക്കാൻ കഴിയാതെ ആയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്നും അതേ കാര്യം തന്നെയാകാം. എങ്കിൽ ദൈവത്തിന്റെ കണ്ണാടിയായ വചനത്തിൽ നോക്കിയിട്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നുവെന്ന് നോക്കുക. ഹോ, മനുഷ്യരെ ചതിക്കുന്നവനെ, നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. നോക്കൂ, നിങ്ങൾ ഇതിലേതോ ഒരു തരത്തിൽപ്പെട്ടതാകുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ തന്നെ അവസ്ഥ, നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സിന്റെ അവസ്ഥ, ഈ കാണപ്പെടാവുന്ന ശ്രോതാക്കളായ നിങ്ങളുടെയും കാണപ്പെടാത്ത ടേപ്പിന്റെ ശ്രോതാക്കളായ നിങ്ങളുടെയും ഇപ്പോഴുള്ള മനസ്സിന്റെ അവസ്ഥ, ഈ ടേപ്പ് കേട്ടതിന് ശേഷം നിങ്ങൾ ഏത് തരത്തിലുള്ളവരാണെന്ന് തെളിയിക്കുന്നു. ഇത് നിങ്ങൾ എവിടെയാണെന്ന് ശരിക്കും സത്യമായി പറയുന്നു. നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണോ എന്നും, അതോടൊപ്പം നിൽക്കുമോ എന്നും, അതോ പുറത്തിറങ്ങി പോകുമെന്നും, അതോ ടേപ്പ് നിർത്തിക്കളയുമെന്നും ഇത് പറയുന്നു. നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് അത് പറയുന്നു. ഞാനിത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിർത്തിക്കളയും. എന്നിട്ട് പറയും, ഞാനിത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവിശ്വാസിയാകുന്നു. അത് സത്യമാണോ അല്ലേ എന്ന് പരിശോധിക്കുന്നതിനായി നിങ്ങൾ നിർത്തുകയില്ല. അല്ലെങ്കിൽ അതിന് ചുറ്റുമായി ഒരു കുറ്റം കണ്ടുപിടിക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ട് നടക്കും. എങ്കിൽ നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അത് വിശ്വസിച്ച് അതോടൊപ്പം നിൽക്കാനും, അതോട് വിശ്വസ്തതയുള്ളവനായിരിക്കാനും, വചനത്തെ അനുസരിച്ചും പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കാരണം അവൻ വചനമാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, പലപ്പോഴും ഈ കാര്യങ്ങളെ പറയുന്നത് എത്ര കഠിനമേറിയതാകുന്നു. കൂടാതെ 1000-10000 ജനങ്ങൾ ഇത് ടേപ്പിൽ കൂടി ഇത് ഈ രാജ്യത്തിനപ്പുറത്തും ലോകമെങ്ങും പോകുമ്പോൾ ഒരുപക്ഷെ കേട്ടുകൊണ്ടിരിക്കാനിടയുണ്ട്. എന്നാൽ സ്നേഹവാനായ ദൈവമേ, ഇത് സത്യമാകുന്നു. ഇത് അത്രമാത്രം സത്യമാകുന്നു. കർത്താവെ, ആദ്യമായിട്ട് എന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, എന്നെ പരിശോധിക്കണമേ, എന്നെ പരീക്ഷിക്കണമേ. കർത്താവെ, എന്നെ നീ നോക്കണമേ. ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, ഞാൻ തളർന്നിരിക്കുന്നു, ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. എന്റെ തൊണ്ട പരുഷമായിരിക്കുന്നു, എന്റെ ചുണ്ടുകൾ ഉണങ്ങിയ പോലെയായിരിക്കുന്നു, എന്റെ ശരീരം തളർന്നുകൊണ്ടിരിക്കുന്നു, എനിക്ക് പ്രായമേറിക്കൊണ്ടിരിക്കുന്നു. കർത്താവ്, ഇനിയും അധിക സമയം ഉണ്ടാകുകയില്ല, അധികം സൂര്യൻ തിരികെയുമില്ല, അപ്പോഴേക്കും ഞാൻ പോയി കഴിഞ്ഞിരിക്കും. പിതാവ്, ഇപ്പോൾ എന്നെ പരിശോധിക്കണമേ. ഞാൻ എന്തെങ്കിലും ചെയ്യുകയും അത് തെറ്റാണെന്ന് എനിക്ക് അറിയുകയും വയ്യ എങ്കിൽ നീ എനിക്കത് വെളിപ്പെടുത്തി തരണമേ. നീ എന്നെ അത് കാണിച്ചു തരണമേ. ഞാനത് ഇപ്പോൾ തന്നെ ശരിയാക്കുന്നതിന് തയ്യാറാണ്. ദൈവത്തിന്റെ വചനമായ കണ്ണാടിയിലേക്ക് ഞാൻ എന്നെ തന്നെ നോക്കുന്നു. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? എന്റെ പ്രതിരൂപം യേശു ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നതായി എനിക്ക് കാണാമോ? ആ വ്യക്തിയാണോ ഞാൻ കണ്ണാടിയിൽ കാണുന്നത്? പഴയ നിയമത്തിലെ ഒരു വിശ്വാസിയായിട്ടോ അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ഒരു വിശ്വാസിയായിട്ടാണോ ഞാൻ കാണപ്പെടുന്നത്? ഞാനൊരു കപട വിശ്വാസിയാണോ കാണുന്നത്? വചനം കേൾക്കുന്നതിന് പകരം സഭാസംഘടനകളുടെ ആശയത്തെ എടുക്കുന്ന ഒരു അവിശ്വാസിയായിട്ടാണോ എന്നെ ഞാൻ ഈ കണ്ണാടിയിൽ കാണുന്നത്? ഞാൻ എന്നെ ചുറ്റിക്കറങ്ങി നടക്കുകയും ഒരു ചെറിയ ഒഴിവുകഴിവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവനുമായിട്ടാണോ കാണുന്നത്? കർത്താവെ, അങ്ങനെയാണെങ്കിൽ എന്നെ വെടിപ്പാക്കണമേ. എന്റെ ഹൃദയം വെടുപ്പും വിശുദ്ധിയുമുള്ളതാക്കണമേ. കാരണം കർത്താവ്, ഇതെന്റെ ജീവനാകുന്നു. എനിക്കിത് ശരിയായിട്ട് ആവശ്യമായിരിക്കുന്നു. അത് ശരിയായി ചെയ്യാനായിട്ട് ഒരു വഴിയില്ലെങ്കിൽ അത് പകുതിയായി ചെയ്യുന്നത് കൊണ്ട് യാതൊരു ആവശ്യമില്ല. പിതാവെ, ഞാനത് ശരിയായി ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ഞാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും, ഞാൻ സ്നേഹിക്കുന്ന ജനങ്ങളെയും, എന്നെ സ്നേഹിക്കുന്നവരെയും തെറ്റായി നയിക്കുന്നവനായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ തെറ്റായിരിക്കും. പിതാവെ, ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും സംഘടനാ സഭകൾ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുകയോ അല്ലെങ്കിൽ സഭാസമിതി ശരിയാണെന്ന് വിശ്വസിക്കുകയും ഭൂരിപക്ഷം ജനങ്ങൾ ശരിയാണെന്നും അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ദൈവമായ കർത്താവെ, ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട്, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് എന്റെ തെറ്റുകളെ സമ്മതിക്കാനും ഇവിടെ നിന്നുകൊണ്ട് ഈ ജനങ്ങളെ ശരിയായിട്ടുള്ള സ്ഥാനത്തേക്ക് അയക്കാനും എന്നെ സഹായിക്കണമേ. എന്നെ വെടിപ്പാക്കണമേ. ഞാൻ നിന്നെ നോക്കിക്കാണട്ടെ. കർത്താവ്, എനിക്ക് കാണാൻ കഴിയുന്നിടത്തോളം ഈ കാര്യങ്ങളിലെത്തുമ്പോൾ, അതായത് ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നത് കാണുമ്പോൾ എനിക്കത് അവരോട് പറയാൻ കഴിയും. എന്നിരിക്കലും അത് യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല എന്നവർ പറയുന്നു. ദൈവമേ, അതിപ്പോൾ പ്രതീക്ഷിക്കരുതേ. കർത്താവെ, നീ അതേ യേശു തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എപ്പോഴും ആയിരുന്ന അതേ ദൈവം തന്നെയാകുന്നു. നീ ഇപ്പോഴും ദൈവമാകുന്നു. നീ മാറ്റമില്ലാത്തവനാകുന്നു. ഈ വേദപുസ്തകം നിന്റെ വചനമാണെന്നും നീയും നിന്റെ വചനവും ഒന്നാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. വചനത്തെ ജീവിപ്പിച്ച് ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി തരുന്നതിനായി നീ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഏതെങ്കിലും ഒരു ദിവസം ഈ ജീവിതം തീരുകയും നീ ഞങ്ങളോട് അവസാനിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ജീവിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും. അവിടെ ഞങ്ങൾ ലോകസ്ഥാപനത്തിന് മുമ്പേ തൊട്ടേ ദൈവത്തിന്റെ വിചാരങ്ങളിലായിരുന്നു. ദൈവമേ അനുവദിച്ചേരണമേ. പിതാവെ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഇവിടെ ആരെങ്കിലും സ്ത്രീകളോ പുരുഷന്മാരോ വചനത്തിലെ സത്യവിശ്വാസികളല്ലാതെ മറ്റു പ്രകാരത്തിലുള്ളവരായിട്ടുണ്ടെങ്കിൽ ദൈവമേ അവരുടെ ഹൃദയത്തെ വെളിപ്പാക്കണമേ. ആരെങ്കിലും ഈ ടേപ്പ് കേട്ടുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ കേൾക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയശുദ്ധിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവരെയും വെളിപ്പാക്കണമേ. അവർ നഷ്ടപ്പെട്ടു പോകുന്നതിനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമേ, നീ ഞങ്ങളെ ആ ഒരു തെറ്റിനെ മനസ്സിലാക്കാൻ ഇടയാക്കണമേ. അത് വേറൊരു തെറ്റിനെ തിരുത്തുന്നില്ലല്ലോ. അത് ചെയ്യുന്നതിനായി ഒരൊറ്റ വഴിയുള്ളൂ. അത് രണ്ട് തെറ്റുകളെ മാറ്റിയിട്ട് ശരിയാക്കുകയാണ്. പിതാവെ, അത് ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ ഇന്ന് അനുവദിച്ചേരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലകളെയും നമ്മുടെ ഹൃദയങ്ങളെയും വണങ്ങിക്കൊണ്ട് കുറച്ചു നേരത്തേക്ക് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ബാലനായിരുന്നപ്പോൾ നരകത്തെയും അതിന്റെ ഭീകരതയും ദർശനം കണ്ടിരുന്നു. ഞാനിതിൽ തെറ്റായിരുന്നേക്കാം. അത് വെറും ഒരു മുൻകൂട്ടിയുള്ള തോന്നലായിരുന്നേക്കാൻ ഇടയുണ്ട്. എനിക്കറിയില്ല. അത് ഞാൻ എവിടെയോ ആയിരുന്നതുപോലെ കാണപ്പെട്ടു. അതത്രമാത്രം സ്വാഭാവികമായിരുന്നു. അത് കഴിഞ്ഞ അധിക നാളുകളായിട്ടില്ല ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരുടെ മണ്ഡലവും കണ്ടിരുന്നു. ഞാൻ നഷ്ടപ്പെട്ടവരുടെ മണ്ഡലത്തിലായിരുന്നപ്പോൾ, ഓ ദൈവമേ, യാതൊരു വ്യക്തിയും ഒരിക്കലും ഇവിടെ വരാനിടയാക്കരുതേ എന്ന് ഞാൻ നിലവിളിച്ചു. നിങ്ങൾക്കത് കഴിയില്ല. ഒരു നാവിന് പോലും അതിന്റെ ഭീകരതയെ വർണ്ണിക്കാൻ കഴിയുകയില്ല. അത് പറയുന്നതിന് എന്റെ പക്കൽ യാതൊരു വഴിയുമില്ല. ഒരെരിയുന്ന നരകവും നിറയെ തീയും ഗന്ധവുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, അതൊരു തണുത്ത നിഴലേറിയ പച്ച പുൽപ്പുറത്തിന്റെ കാഴ്ചയിൽ ഈ നഷ്ടപ്പെട്ട അവസ്ഥയുടെ ഭീകരതയായിരിക്കുന്നതും കൂടാതെ അതോടൊപ്പമുള്ള ദുരിതവും ആ സ്ഥലത്തായിരിക്കുന്നു. മനുഷ്യന്റെ വിവേകത്തിനപ്പുറത്തായ കാര്യങ്ങളെ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചുവെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സ്ഥലത്തെയും എനിക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല. ഓ, അതെത്ര ശാന്തമാകുന്നു. ഒരിക്കലും മരിക്കുകയോ ഒരിക്കലും വൃദ്ധനാകുകയോ ഒരിക്കലും സുഖമില്ലാതെ വരികയോ വരികയില്ല. എല്ലായ്പ്പോഴും ആരോഗ്യവാനായും എല്ലായ്പ്പോഴും ചെറുപ്പവും ഒരിക്കലും മരിക്കാതെയും ആ യൗവനത്തിന്റെ അനുഗ്രഹത്തിൽ ഒരു പാപമോ മറ്റ് യാതൊന്നുമോ അവിടെ ഉണ്ടായിരിക്കുന്നില്ല. അത് വിശദീകരിക്കാൻ യാതൊരു വഴിയുമില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് വിശുദ്ധ പൗലോസ് തന്നെ പറയുന്നു. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പോലും കഴിയുകയില്ല. അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ ഒരുക്കിയിട്ടുള്ളത് വിശദീകരിക്കാൻ യാതൊരു വഴിയുമില്ല. അങ്ങനെ ഇപ്പോൾ ഇവിടെയും ഇവിടെ ഇല്ലാത്തതുമായ ശ്രോതാക്കൾ ഇന്ന് രാത്രിയിൽ ഈ വർഗ്ഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും സത്യമാണ്. ഒന്നുകിൽ നാം യഥാർത്ഥ വിശ്വാസികളാണ്. വചനത്തോടൊപ്പം പരിശോധിക്കുക. വചനം ഒരു പ്രത്യേക കാര്യത്തെ പറയുകയും സഭ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് എടുക്കുന്നത്? ദൈവത്തിന്റെ കണ്ണാടിയായ വചനത്തിൽ നോക്കിയിട്ട് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് നോക്കുക. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അതിൽ ഇല്ലെങ്കിൽ, ഇവിടെ ഉള്ളവരും ഇവിടെ ഇല്ലാത്തവരുമായ ശ്രോതാക്കൾ രണ്ടും ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ, നിങ്ങൾ ആ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ വരുന്നതിനായി എനിക്കൊരു പ്രാർത്ഥന അർപ്പിക്കാൻ കഴിയുമോ? നിങ്ങൾ ദൈവം മുമ്പാകെ നിങ്ങളുടെ തല കുനിച്ചും ഹൃദയം കുനിച്ചും കണ്ണുകൾ അടച്ചും കൊണ്ട് അതിനെ അർത്ഥമാക്കുമോ? പലപ്പോഴും ജനങ്ങൾക്ക് ഒരു സ്വല്പം പേടിയാണുള്ളത്. അവരുടെ കൈകളെ ഉയർത്തുന്നതിനായി അവരുടെ അടുത്ത് നിൽക്കുന്നവരെ തന്നെ ഭയപ്പെടുന്നു. അപ്രകാരം അവരാകാതെ ഞാൻ തെറ്റാണ് എന്ന് പറയുന്നതിനായി ഒരുങ്ങിയിരിക്കണം. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. പാപം എന്താകുന്നു? അവിശ്വാസമാകുന്നു. അവിശ്വാസം എന്തിലാകുന്നു? അത് വചനത്തിലാകുന്നു. ഇപ്പോൾ നിങ്ങൾ ആ തരത്തിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ, നിങ്ങൾ വേദപുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങൾ വെറും സാധാരണമായിട്ട് നിങ്ങളുടെ വിവേകത്തിൽ നിങ്ങൾ ഇത് കാണാൻ കഴിയുകയില്ല. വേദപുസ്തകം അപ്രകാരം പറയുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നിരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറയും, ദൈവമേ, എനിക്കത് മനസ്സിലാക്കാൻ ഇടയാക്കണമേ. ഞാൻ നിന്നെ അനുസരിക്കുന്നതാണ്. നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറയുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് നന്നായിരിക്കുന്നു. അത് വാസ്തവമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. എനിക്കറിയാൻ പാടില്ലാത്തതായിട്ട് എന്തെങ്കിലും വേദപുസ്തകത്തിലുണ്ടോ? മറ്റേതെങ്കിലും ഒരു വർഗത്തിൽ ഞാൻ എന്നെ തന്നെ കാണാൻ പോവുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുപക്ഷെ ഞാൻ 70 പേരോടൊപ്പം എന്നെ കാണാൻ പോവുകയാണ്. എനിക്ക് മനസ്സിലാക്കുന്നതിനെ കഠിനമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നു. അതായത്, ദൈവം എപ്രകാരം ഈ കാര്യങ്ങളെ ചെയ്യുന്നു, അതിനെങ്ങനെ കഴിയും, യേശു എന്നേക്കും അനന്യനാകാൻ എങ്ങനെ കഴിയും, ഈ കാര്യങ്ങൾ എങ്ങനെ സാധിക്കും? ഞാനത് മനസ്സിലാക്കുന്നില്ല. ഞാനത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, എന്റെ അവിശ്വാസത്തെ സഹായിക്കണമേ. ഞാനതിന്റെ ഒരു ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വചനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്നിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം നിങ്ങളിലുമാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ചോദിച്ചു കൊള്ളുക. വിശുദ്ധ യോഹന്നാൻ 15 അത് സത്യമാണെന്ന് നമുക്കറിയാം. ശ്രദ്ധിക്കുക, നിങ്ങൾ വസിക്കുകയാണെങ്കിൽ എന്നാണ്, അകത്തും പുറത്തും അകത്തും പുറത്തും എന്നല്ല. നിങ്ങൾ എന്നിൽ വസിക്കുകയാണെങ്കിൽ അവൻ വചനമാകുന്നു എന്ന് നാം അറിയുന്നു. അവൻ നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ചോദിക്കുക, അത് നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്, നിങ്ങൾക്കത് നൽകപ്പെടുന്നതാണ്. എന്റെ വചനങ്ങളെ കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് വചനത്തെ സ്വീകരിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് വചനത്തെ മുഴുവൻ വചനത്തെയും ക്രിസ്തുവിനെ മുഴുവനായും സ്വീകരിക്കാൻ കഴിയുമോ? ക്രിസ്തു അഭിഷേകം ചെയ്യപ്പെട്ട വചനമാകുന്നു. അവൻ വചനം അഭിഷേകം ചെയ്യപ്പെട്ടതാകുന്നു. ക്രിസ്തു എന്ന് വെച്ചാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാകുന്നു. ആ കാലത്തേക്കുള്ള അഭിഷേകം ചെയ്യപ്പെട്ട വചനം രക്ഷിതാവായും വീണ്ടെടുപ്പുകാരനായും വെളിപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോഴാണ് അവൻ വരുന്നതും ആ സ്ഥാനത്തെ എടുക്കുന്നതിനായി അഭിഷേകം ചെയ്യപ്പെട്ടവനുമാകുന്നത്. പരിശുദ്ധാത്മാവി അന്ത്യകാലത്ത് സന്ധ്യാസമയത്തെ വെളിച്ചത്തെ തെളിയിച്ചുകൊണ്ട് സഭാസംഘടനകൾ ചവിട്ടി തേച്ച് കളയപ്പെട്ട വിശ്വാസത്തെ യഥാസ്ഥാനത്താക്കിയാണ്. സഭാസംഘടനകളെ ശിക്ഷ വിധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക്, വേദപുസ്തകത്തിലെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് തിരികെ വരികയാണ്. യഥാർത്ഥ വേദപുസ്തകത്തിലേക്ക്, അതിലെ ഓരോ വചനത്തെയും വിശ്വസിക്കുകയും യാതൊന്നും ചേർക്കാതെയും അതിനെ കൊണ്ട് ഇതും അതും പറയാനിടയാക്കാതെയും അത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ അതിനെ പറയുകയും നിങ്ങൾ അതിനെ ആ രീതിയിൽ തന്നെ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതുവരെയും കൈകളെ ഉയർത്താതെ ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൈകളെ ഉയർത്തിക്കൊണ്ട് ദൈവമേ എന്നെ ഓർക്കണമേ എന്ന് പറയുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മഹിളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് നന്നായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മനുഷ്യ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരി, എനിക്ക് അവനെ ആവശ്യമായിരിക്കുന്നു. എന്റെ വലത് ഭാഗത്തായിട്ടുള്ള സഹോദരി, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നിലായി നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ചെറുപ്പക്കാരനെയും മനുഷ്യനെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടെയുള്ള സഹോദരിയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ മറ്റേ വശത്തായി നിൽക്കുന്ന സഹോദരനായി നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നിലായി നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് എന്നെയും ഓർക്കണമേ. ഓർക്കുക, നിങ്ങളുടെ കൈകളെ എന്റെ നേരെയല്ല ഉയർത്തിയിരിക്കുന്നത്, എന്നാൽ അവനിലേക്കാണ്. എന്റെ നേരെ പിന്നിലായി ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ കൈകളെയും കാണുന്നു. ഞാനത് കാണുന്നില്ലെങ്കിലും അവൻ അത് കാണുന്നു. അവൻ നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്നു. അവിടെ എന്താണ് സ്പന്ദിക്കുന്നതെന്ന് അവൻ അറിയുന്നു. നിങ്ങളുടെ കർത്തവ്യത്തെ അവൻ അറിയുന്നു. അതിന്റെ പിന്നിലായിട്ടുള്ള നിങ്ങളുടെ ഉദ്ദേശത്തെയും അവൻ അറിയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പൂർണ്ണ വചനത്തെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ആരെങ്കിലും ഉണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് എന്നെ നീ സഹായിക്കണമേ, എന്നെ നീ സഹായിക്കണമേ. കർത്താവ് നിങ്ങളുടെ കൈകളെ കാണുന്നു. അതെ ശ്രീമാൻ, അതാകുന്നു ഇത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. ഞാൻ അവയെ മനസ്സിലാക്കുന്നില്ലെങ്കിലും ഞാനൊരു അവിശ്വാസിയായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയായാലും ഞാനത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ അവിശ്വാസത്തെ സഹായിക്കണമേ കർത്താവേ. ദൈവം നിങ്ങളോടൊപ്പം ആയിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ വളരെ കൈകൾ ഉയർന്നിരിക്കുന്നു, ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു. സഹോദരൻ ബ്രഹാം അതെങ്കിലും ഉപകാരം ചെയ്യുമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഒരു യഥാർത്ഥ ഉദ്ദേശത്തോടുകൂടി നിങ്ങളുടെ കൈകളെ ഒരുവട്ടം ഉയർത്തിയിട്ട് എങ്ങനെ അനുഭവിക്കുന്നു എന്ന് അനുഭവിച്ചറിയുക. എന്തോ ചെറിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിലുള്ളതായി നിങ്ങളിപ്പോൾ സാക്ഷീകരിച്ചിരിക്കുന്നു. എന്തോ ചെറിയ കാര്യം അവിടെ ഉണ്ടായിരിക്കുന്നതായി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയൊക്കെയാലും അത് അവിടെ ആയിരിക്കുന്നു. അതെങ്ങനെ മാറ്റിയിരിക്കണമെന്ന് നിങ്ങൾ അതിശയപ്പെടുന്നു. കർത്താവെ, ഒരു യൂദാസ് ആയിരിക്കുന്നതിൽ നിന്നും എന്നെ തടയണമേ. ഞാനൊരു സന്ദേശത്തോടൊപ്പം അതിൽ തുടരുകയും ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു കുറ്റമോ കുറവോ അതിൽ കടന്നുവരുമെന്ന് ചിന്തിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നും എന്നെ തടയണമേ. ഓ ദൈവമേ, ഞാനതാകുവാൻ ഇടയാക്കരുതേ. ഞാൻ നിന്റെ വചനത്തോടൊപ്പം നേരായി നിൽക്കാൻ ഇടയാക്കണമേ. അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്കിയുള്ളവരും എന്തുകൊണ്ടാണ് അപ്രകാരം പറയാത്തതെന്ന് ചിന്തിക്കുന്ന വെറും ഒരു അവിശ്വാസിയായിരിക്കും. ഞാനതും ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു വിശ്വാസിയാകാൻ ആഗ്രഹിക്കുന്നു. ഞാനത് തന്നെ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഈ നാഴികയിലെ വചനത്തെ ഞാൻ കാണുന്നു. ഞാൻ ദൈവത്തെ അതിൽ കാണുന്നു. കർത്താവേ, എന്നെ ആ വചനത്തിന്റെ ഒരു ഭാഗമാക്കണമേ. എന്നെ അതിന്റെ ഒരു ഭാഗമാക്കണമേ. ഞാൻ അതിന്റെ ഒരു ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തികളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം നാം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ കുറച്ചു നേരത്തേക്കായിരിക്കാം. നമ്മൾ ചിലർ എടുക്കപ്പെടും. നാം എല്ലാവരും ഒരുമിച്ചായിരിക്കില്ല. ഇവിടെയുള്ള നമ്മൾ ചിലർ ഇപ്പോൾ പ്രായമേറി കൊണ്ടിരിക്കുന്നു. നമ്മൾ ചിലർ നമുക്കറിയില്ല, ചെറുപ്പക്കാർ പോലും മരിക്കുന്നു. നാം ഏത് പ്രായത്തിലും മരിക്കും. നമുക്ക് വേർപ്പെടുത്തേണ്ടതായ ആവശ്യമുണ്ടായിരിക്കുകയും ഈ സംഗതിയെ ഉറപ്പിക്കേണ്ടിയും ഇരിക്കുന്നു. യാദൃച്ഛികമായിട്ട് നമുക്കവിടെ കടന്നുകൂടാൻ കഴിയില്ല. നാം നമ്മുടെ ശരിയായ ബോധത്തിലായിരിക്കുമ്പോൾ നമുക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞേക്കാൾ ഞാൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് എനിക്കത് കാണാൻ കഴിയുമെങ്കിൽ മതി. ഇല്ല, അതങ്ങനെ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരിയായ ബോധത്തിൽ അല്ലായിരുന്നേക്കാനിടയുണ്ട്. നിങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഒരു വഴി അപകടത്തിൽ മരിച്ചു പോകാനിടയുണ്ട്. ഒരു ഹൃദയ സ്തംഭനത്താൽ മരിച്ചു പോകാനിടയുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ദൈവം മാത്രം അതറിയുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. ജനങ്ങൾ ജനാലയ്ക്ക് പുറത്തായിട്ടും കൈകൾ ഉയർത്തി പിടിച്ചു നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു. അതെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ശരിയാകുവാൻ ആഗ്രഹിക്കുന്നു. അതെ, ഞാൻ ശരിയാകുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്കത് നേരെയാക്കാം. ഇപ്പോൾ തന്നെ ശരിയാക്കാം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കർത്താവായ യേശുവേ, അതെന്തായിരുന്നാലും ആരെന്ത് തന്നെ പറഞ്ഞാലും എന്റെ ജീവിതത്തിൽ നിന്റെ വചനം ആദ്യമാകണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരൊറ്റ വട്ടം കൊണ്ട് തന്നെ ശരിയാക്കാൻ കഴിയും. കൂടാതെ ഞാനത് എന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു. നീ വചനമാകുന്നു, വേദപുസ്തകം അപ്രകാരം പറയുകയും കൂടാതെ വേദപുസ്തകം ദൈവത്തിന്റെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിലേക്ക് കുത്തിവെക്കപ്പെട്ടിരിക്കുന്ന മതവിശ്വാസങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും ഞാൻ അറിയുന്നു. അങ്ങനെ അതിനെ അതൊരു കൂട്ടം കാപട്യമാക്കിയിരിക്കുന്നു. കർത്താവെ, അപ്രകാരമുള്ള കാര്യങ്ങളിൽ നിന്നും എന്നെ കഴുകി വെടിപ്പാക്കി മുഴുവനായും അങ്ങയുടേതാക്കണമേ. ഞാൻ എന്റെ കൈകൾ എന്നെങ്കിലേക്ക് ഉയർത്തുന്നു, ഞാൻ എന്റെ ഹൃദയത്തെ നിങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ ശബ്ദത്തെ നിങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ പ്രാർത്ഥനയെ നിങ്ങളിലേക്ക് ഉയർത്തുന്നു. ദൈവമേ, എന്നോട് ദയ ഉണ്ടായിരിക്കണമെന്ന് ആത്മാർത്ഥതയോട് പറയുക. കർത്താവെ, എന്റെയും കൈകൾ ഉയർന്നിരിക്കുന്നു. കർത്താവെ, എല്ലാവിധ അവിശ്വാസത്തിൽ നിന്നും എന്നെ വെടിപ്പാക്കണമേ. ഒരുപക്ഷെ ഹാനോക്കിനെ പോലെ നടന്ന് മരിക്കാതെ ഒരു ഉച്ച നേരത്തെ നടപ്പിൽ അവനോടൊപ്പം വീട്ടിലേക്ക് ഞാൻ പോകുവാൻ ഉള്ള ശക്തി എനിക്ക് അവൻ തന്നില്ലെന്നിരിക്കാം. എന്നാൽ ദൈവമേ, അത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവസാന നാളുകളിൽ മേഘങ്ങളിലേക്കുള്ള ഒരു എടുക്കപ്പെടലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയും കൂടാതെ ആ നാളുകൾ ചുരുക്കപ്പെടുകയും ചെയ്യും. പിതാവെ, ഞങ്ങളുടെ കലണ്ടറുകൾ തന്നെയും അപ്രകാരം പറയുന്നു. 36 വർഷം കൂടി കഴിഞ്ഞാൽ പ്രവൃത്തികൾ കഴിഞ്ഞിരിക്കുകയും അതിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നിനക്ക് വരേണ്ടതായും ഇരിക്കുന്നു. അല്ലാത്ത പക്ഷം ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. കൂടാതെ ഇതിഹാസകന്മാരാലും ഇതുപോലെയുള്ള കാര്യങ്ങളെ തിരയുന്നവരാലും ഞങ്ങളോട് പറയപ്പെട്ടിരിക്കുന്നു. അതായത്, നാം പരിപൂർണമായും അതിൽ നിന്നും വളരെ വളരെ വർഷങ്ങൾ മുൻപോട്ട് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നാം അതിൽ നിന്നും വളരെ മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവർ കലണ്ടറുകളാൽ നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ 15-20 വർഷങ്ങൾ അവശേഷിച്ചിട്ടുണ്ടായിരിക്കാം പിതാവ്, എനിക്കറിയില്ല. എന്നാൽ നമ്മുടെ കലണ്ടറാൽ തന്നെ നാം മിക്കവാറും അവിടെ എത്തിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. കർത്താവ്, അവിടെ യാതൊരു ആശയം അവശേഷിച്ചിട്ടില്ല എന്ന് ഞാൻ കാണുന്നു. അവർ തമ്മിൽ ബോംബുകളെ തുറന്നുവിടാൻ തുടങ്ങിയാൽ അവിടെ യാതൊരു പോരാട്ടവും ഉണ്ടായിരിക്കില്ല. അവർ തമ്മിൽ ഒരുത്തൻ മറ്റൊരുവനെ നശിപ്പിച്ചു കളയും. കർത്താവെ, അതവിടെ തൂങ്ങിക്കിടക്കുന്നു. എന്നിരിക്കലും ആകാശവും ഭൂമിയും മുഴുവനും തീയിലാകുമെന്ന് ബൈബിൾ പറയുന്നു. ദൈവമേ, ആ നാഴിക പ്രത്യക്ഷമാകുന്നത് ഞാൻ കാണുന്നു. രാഷ്ട്രപതിയുടെ വധവും പിന്നെ വേറൊരു ദുഷ്ടനായ മനുഷ്യൻ കടന്നു വരുന്നതും ഒരു വിചാരണ കൂടാതെ ഒരു മനുഷ്യനെ കടന്നു വരാൻ അനുവദിക്കുകയും നിർദ്ദയമായ രീതിയിൽ വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്നത് ഞാൻ കാണുന്നു. ഓ ദൈവമേ, ഒരുവൻ മറ്റൊരുവനെ പോലെ തന്നെ കുറ്റക്കാരനാകുന്നു. അവർക്കത് ചെയ്യുന്നതിന് യാതൊരു അവകാശവുമില്ല. ഒരു ക്രൈസ്തവ ദേശമാകേണ്ടിയിരിക്കെ നമ്മുടെ ദേശത്ത് ദുഷ്ടതയായിരിക്കുന്നു. കർത്താവെ, ഒരു ക്രിസ്ത്യാനിയായിട്ട് എന്തൊരു മോശപ്പെട്ട മാതൃകയാകുന്നു. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഓ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. വിശേഷിച്ചും ക്രിസ്തുവിന്റെ അജ്ഞേയമായ ദേഹത്തിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നതിന്റെ സഭയെ സഹായിക്കണമേ. അത് ആത്മാവാണ് ജീവിപ്പിക്കുന്നതെന്ന് നീ പറഞ്ഞു. മനുഷ്യപുത്രൻ എടുക്കപ്പെട്ടതുപോലെ അവന്റെ ദേഹവും എടുക്കപ്പെടും. അവൻ തലയാകുന്നു, അവന്റെ സഭ അവന്റെ ദേഹമാകുന്നു. ഹോ ദൈവമേ, തലയാണ് ശരീരത്തെ നയിക്കുന്നത്. വചനത്തിന്റെ തലവനായവൻ ക്രിസ്തുവിന്റെ ദേഹത്തെ നയിക്കട്ടെ. കർത്താവ്, ഞാനും അതിന്റെ ഒരു ഭാഗമായിരിക്കാനിടയാക്കണമേ. ഇവിടെ സന്നിഹിതരായി കൈകളെ ഉയർത്തിയവർക്കായും കൂടാതെ ടേപ്പുകളാൽ ഇത് കേട്ടുകൊണ്ട് ഇരിക്കുന്നവർക്കായും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ പ്രവേശിപ്പിക്കണമേ. നീ അവരുടെ ഹൃദയങ്ങളെ നോക്കണമേ. അവരെന്താകുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ നിന്റെ ദാസനെ പോലെ കർത്താവെ, ഞാൻ ജനങ്ങൾക്കായി മധ്യസ്ഥത വഹിക്കുന്നു. ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഞാൻ ഇത് മാത്രം ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ കാരണം ഞാനിത് ചെയ്യുന്നതിനായി എനിക്ക് വേണ്ടി തന്നിട്ടുള്ള അധികാരത്തെ അനുഭവിക്കുന്നതിനാലാണ്. അതുകൊണ്ട് പിതാവെ, എനിക്ക് ഇത്രയും നല്ലതായിട്ട് ചെയ്യാൻ കഴിയുമാരുമായിട്ട് ഞാനിതാ ഇവിടെയായിരിക്കുന്നു. എന്റെ ദുർബലമായ തെറ്റുകളെ കർത്താവെ നിക്ഷമിക്കണമേ. നീ എന്നെ ശക്തീകരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനാൽ എനിക്കത് ജനങ്ങൾക്ക് കൂടുതൽ സാധാരണമായിട്ട് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലോ. ഇന്ന് രാത്രിയിൽ ഈ കൂടാരത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ഈ കൂടാരത്തിൽ കൈകളെ ഉയർത്തിയവരുടെ മേൽ നീ നോക്കണമേ. ഹോ കർത്താവെ, എന്നെ തിരയണമേ, എന്നെ പരീക്ഷിക്കണമേ. എന്നിൽ തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിതാവെ, എന്നെ വെടിപ്പാക്കണമേ. ഇതനുവദിച്ചറിയണമേ. ഈ സഭയെ വെടിപ്പാക്കണമേ. കർത്താവെ, ഞങ്ങളെ എല്ലാവരെയും വെടിപ്പാക്കണമേ. അതിനാൽ വചനം ഞങ്ങളുടെ ഇടയിൽ ജഡമായിട്ട് ഈ ദിവസം ലോകത്തിന് വെളിപ്പെടുവാനിടയാക്കണമേ. പിതാവെ, അനുവദിക്കണമേ. കാരണം ഞാൻ എന്നെ തന്നെയും ഈ വിഷയത്തെയും ഈ ശ്രോതാക്കളെയും അങ്ങയുടെ വചനത്തെയും അങ്ങയുടെ വാഗ്ദത്വത്തോടും കൂടെ ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഇത് അനുവദിച്ചേരണമേ. ദൈവത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വന്ന് പാസ്റ്റർ തൊട്ട് ദ്വാരപാലകൻ വരെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവ് വന്നതിന്റെ സ്ഥാനത്തെ എടുത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിലെടുത്ത് ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളെയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ട് അങ്ങയുടെ വചനം സത്യമാണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങി തന്നെ ഇരിക്കാം. എന്റെ രക്ഷകൻ എന്നെ വിളിക്കുന്നു എന്ന പാട്ടിന്റെ രാഗം തരാൻ സംഗീത വായനക്കാരനോട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ രക്ഷകൻ എന്നെ വിളിക്കുന്നു, അവൻ എന്നെ നയിക്കുന്നിടത്തേക്ക് ഞാൻ പോകും, അവൻ എന്നെ നയിക്കുന്നിടത്തേക്ക് ഞാൻ പോകും. എന്താണ് അവൻ? അവൻ വചനമാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ മതവിശ്വാസ പ്രമാണങ്ങളെ മറ്റെല്ലാം നിഷേധിച്ചു കളയുക. നിന്റെ ക്രൂശ് എടുത്ത വചനമായ എന്നെ പിന്തുടരാത്തവൻ എന്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല. തിരികെ വേദപുസ്തകത്തിലേക്കാണ് അവൻ നയിക്കുന്നത്. അത് അവന്റെ നാമത്തിൽ സ്നാനത്തിന് വേണ്ടിയാണെങ്കിലും എന്റെ ലജ്ജയെ ഒഴിവാക്കുന്നതിനായ
വേദിയിലേക്കായാലും
ന്യായവിധിയിൽ അവനെ പിന്തുടരും. അതാകുന്നു ഇപ്പോൾ നിങ്ങൾ ഏത് പക്ഷത്താകുന്നു? ഞാനിപ്പോൾ ദൈവത്തിന്റെ വചനത്താൽ ന്യായവിസ്താരം ചെയ്യപ്പെട്ടാൽ ദൈവത്തിന്റെ കണ്ണാടിയായ വേദപുസ്തകത്തിൽ നിങ്ങളുടെ ഏത് പ്രതിഫലനമാണ് നിങ്ങൾ കാണുന്നത്? എന്ത് തന്നെ വിലവെച്ചാലും ഞാൻ വചനത്തോടൊപ്പം തന്നെ പോകുന്നു. ദൈവത്തിന്റെ ന്യായവിധികളിൽ കൂടെ ഞാൻ പോകുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം എടുക്കേണ്ടി വന്നാൽ ഇപ്പോൾ തന്നെ വചനത്തിൽ ഒരു വിശ്വാസിയായി എടുക്കണമേ. ഇപ്പോൾ വാസ്തവമായും അതിപ്പോൾ വളരെ അടുത്തായി ചിന്തിക്കുക.